മോർണിംഗ്.
പ്രഭാതവന്ദനം. ഇന്ന് രാവിലെ ഇവിടെ ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. വിശ്വാസത്തിന്റെ പഴയ പാട്ടുകളോടുകൂടി ഈ മഹത്തായ കൂട്ടായ്മയെ ആനന്ദിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നില്ലേ? അത് എല്ലാവരും ഒരുമിച്ച് ആമേൻ പറയുന്നതാകുന്നു. അവൻ അത് തന്നെയായ ആമേനാകുന്നു. അവസാനത്തെ വാക്ക് അവൻ പറയേണ്ടതുണ്ട്. പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ പഴയ സുഹൃത്തായ സഹോദരൻ ബ്രൌണുമായിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രണഹാം, നിങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ച് ഇന്നലെ വരെയും എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സകല തടസ്സങ്ങളും വഴിയിൽ നിന്നും മാറും. അത് കൃത്യമായും ശരിയാണ്. അത് ശരിയാണ്. അത് കൃത്യമായും ശരിയാണ്. നിങ്ങൾക്കത് ഗ്രഹിച്ചിട്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ മതി. എന്റെ സ്നേഹിതനായ എർണി ഫെഡലിനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. എർണിയെ പ്രകാരം പരിവർത്തനം ചെയ്യപ്പെടുകയും കർത്താവിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തതിനെക്കുറിച്ച് കമ്പിമൂലം ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർ ഓർക്കുന്നുണ്ടാകുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അദ്ദേഹം ഇംഗ്ലീഷ് നല്ലതുപോലെ സംസാരിക്കുകയില്ല. അല്ലാത്തപക്ഷം ഇവിടേക്ക് കടന്നുവന്ന ഒരു വാക്ക് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് തന്റെ വീസും വാസുമായി കൂട്ടിക്കുഴയ്ക്കപ്പെടുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ഷാനോ എന്ന സ്ഥലത്ത് വെച്ചുള്ള സമയത്തെ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം ചോദിച്ചിരുന്നു. യോഗത്തിൽ വെച്ച് ലൂഥറൻ കാര്യക്കാരനെ ഒരു വ്യക്തി തന്റെ ഇരിപ്പിടത്തിൽ തന്നെ വീണ് മരിക്കുകയുണ്ടായി. ഞങ്ങളെല്ലാവരും നിശബ്ദരായി. അദ്ദേഹത്തിന്റെ മേൽ കർത്താവിന്റെ വചനത്തെ കൽപ്പിക്കുകയും തിരികെ ജീവനിലേക്ക് എത്തുകയും ചെയ്തു. അവൻ മറുപടിയായി വന്ന് അവർക്കൊരിക്കലും അത് മറക്കാൻ കഴിയാതെ ഞങ്ങൾ വീണ്ടും തിരികെ എത്താൻ അവർ ആഗ്രഹിക്കുന്നു. ഫ്രാൻസിൽ ഇന്ന് രാവിലെ സമയം 2000 ഫ്രഞ്ചുകാരായ മനുഷ്യർ ഈ സന്ദേശത്തെ ഞങ്ങൾ ഫ്രാൻസിലേക്ക് ഫ്രഞ്ച് ഭാഷയിൽ കൊണ്ടുവരുന്നതിനായി വളരെ ദിവസങ്ങളായി ഉപവാസത്തിലായിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഫ്രാൻസിലെ പ്രൊട്ടസ്റ്റന്റുകാരായ ജനങ്ങളുടെ വലിയൊരു ഭാഗമാകുന്നു. ഇപ്പോൾ ഇത് വിടരാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിപ്പോൾ തുടങ്ങിയിട്ട് തോട് പിന്നിലേക്ക് മാറാൻ തുടങ്ങിയും അതിനാൽ വിത്ത് മണിക്ക് പുറത്തേക്ക് വന്ന് കടക്കാൻ കഴിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആദരവോടെ പ്രാർത്ഥനയിലായിരിക്കുക. ഓർക്കുക, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇപ്പോൾ ഞാൻ വൃദ്ധനായിക്കൊണ്ടിരിക്കെ ഓർക്കുകയായിരുന്നു, ഇനിയും മറ്റൊരു ഉണർവുണ്ടായിരിക്കുമോ? ഞാൻ അതുപോലെ മറ്റൊരു സമയത്തെ കൂടി കാണുമോ? ഓർക്കുക, പടിഞ്ഞാറ് നിന്ന് ഒരു വെള്ള കുതിര സവാരിക്കാരൻ വരും. നാം വീണ്ടും ഈ കാൽപ്പാടുകളിലോടും. അത് ശരിയാണ്, നാം അതിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതൊരു വാഗ്ദത്തമാണ്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ സഹോദരൻ ലിയോ, ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സഹോദരൻ വുഡ്സിനോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഇവിടെ ആയിരിക്കുന്നു. സഹോദരൻ ലിയോയും അദ്ദേഹത്തിന്റെ ചെറിയ കൂട്ടവും ഇന്ന് രാവിലെ സമയം ഇവിടേക്ക് കമ്പിയിൽ കൂടി ബന്ധപ്പെട്ടിലായിരിക്കുന്നു. സഹോദരി മേഴ്സിയർ, നിങ്ങളുടെ പിതാവ് ഇവിടെ ആയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹം ഈ കെട്ടിടത്തിൽ എവിടെ ഉണ്ടായിരുന്നിട്ട് അദ്ദേഹം ആരോഗ്യവനായി കാണപ്പെടുന്നു. ഇന്ന് രാവിലെ സമയം അദ്ദേഹം കൂടാരത്തിൽ വെച്ച് സുഖപ്പെടുകയുണ്ടായി. കൂടാതെ പ്രമുഖമായ 2 ക്യാൻസറിന്റെ കേസുകൾ കൂടി ഉണ്ടായിരുന്നു. അത് വാസ്തവമായി മരിക്കുന്ന അവസ്ഥയായിട്ട് അവർ രണ്ടുപേരും സുഖപ്പെടുകയുണ്ടായി. അവരുടെ പിതാവ് ഒരു വൃദ്ധനായ മനുഷ്യനായിട്ട് ഒരു ഹൃദയസ്തംഭന മൂലം ദൈവമഹിമയ്ക്കായിട്ട് ഇവിടെ കൊണ്ടുവരപ്പെടുകയുണ്ടായി. അദ്ദേഹം ഈ യോഗത്തിൽ എവിടെയോ സന്നിഹിതനായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഈ തിരക്കിനിടയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരുന്നു. ദേശത്തപ്പുറത്തായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, കൂടാതെ ഈ അത്ഭുതകരമായ ശിരോപോർട്ടിലെ ജീവകൂടാരത്തിൽ ഒരു സൺഡേ സ്കൂളിനായി തിങ്ങി നിറഞ്ഞ് സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഇത് ഞാൻ ആർക്കുമെതിരായി പറയുകയല്ല. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഞാൻ ശിരോപോർട്ടിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുന്നതിനായി ഈ ജീവകൂടാരം എന്ന സ്ഥലത്ത് മാത്രമേ വരുമായിരുന്നുള്ളൂ. ഇതൊരു സഭാസമുദായ സംഘടനയല്ല. ഈ ജീവകൂടാരം ഇന്ന് സംഘടനകൾക്കിടയിൽ ഒരു കൂടാരമായി നിൽക്കുന്നു. അവർ സംഘടനകൾക്കിടയിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നു. കാരണം അവർ എന്നെയും ഞാൻ പ്രസംഗിക്കുന്ന ഈ സന്ദേശത്തെയും സ്വീകരിക്കുന്നു. എന്റെ സഹോദരനായ സ്നേഹിതനുമായ സഹോദരൻ ജാക്ക് മൂറിനെ എന്നോടൊപ്പം സഹകരിച്ചിരിക്കുന്നതിന്റെ കാരണത്താൽ അവർ സഭാസംഘടനയിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പ്രശംസയ്ക്ക് അർഹനാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശരിയാണ്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ കരങ്ങളെ പ്രാർത്ഥനയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വിശ്വസിക്കുക. ഇപ്പോൾ സഹോദരി മൂറിനെ ഞാനിവിടെ എങ്ങുമായി കാണുന്നില്ല. അതെ, അവിടെ പിന്നിലായിരിക്കുന്നു. അവരൊരു കൊച്ചു പെൺകുട്ടിയെപ്പോലെ ഇന്ന് രാവിലെ സമയം ഈസ്റ്ററിന്റെ മാതിരി കാണപ്പെടുന്ന വസ്ത്രധാരണം ചെയ്ത് ഇവിടെ സന്നിഹിതയായിരിക്കുന്നു. ഇത് കണ്ടിട്ട് സഹോദരൻ ജാക്കിന് തന്നെയും സ്വയം അറിയാൻ പറ്റാതെയായിരിക്കുന്നത് പോലെയുണ്ട്. ഇപ്പോൾ സഹോദരി മൂർ, അന്നാജിന്റെയും ഡോണിനെയും ബാക്കിയുള്ളവരെയും വാസ്തവമായും ഇന്ന് നമുക്ക് കാണാൻ കഴിയാതെയായിരിക്കുന്നു. സഹോദരൻ നോളിനെയും കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അദ്ദേഹവും ഇവിടെ സഹകരിക്കുന്നവരിൽ ഒരാളാകുന്നു. സഹോദരൻ എർണിയോട് ആമേൻ എന്ന പാട്ട് പാടാൻ ഇന്നലെ ഞാൻ അപേക്ഷിച്ചിരുന്നു. എന്റെ പക്കൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നതിൽ നിന്നും ഞാൻ തുടർച്ചയായത് കേട്ടിട്ട് അതിന്റെ വരികളെ ഞാൻ കുറിച്ചെടുത്തിരിക്കുന്നു. ഇത് പാടുന്നതിനു വേണ്ടി മറ്റുള്ളവരെയെല്ലാം പിന്നിലാക്കുന്ന ഒരു നല്ല സ്വരം അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ജൂഡിയെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവർ രണ്ടുപേരും കാഴ്ചയ്ക്ക് സഹോദരനെയും സഹോദരിയും പോലെയുണ്ട്. ശരിയല്ലേ? അവർ ഭാര്യയും ഭർത്താവുമാകുന്നു. അവരെ രണ്ടുപേരെയും നോക്കുക. അവർ കാഴ്ചയ്ക്ക് ശരിക്കും അതുപോലെ തന്നെയാകുന്നു. അവർ സ്നേഹമേറിയ ഒരു നല്ല ജോഡിയാകുന്നു. അതിപ്പോൾ സ്വർണപ്പടികൾ കടന്നു പോയിരിക്കുന്ന സഹോദരൻ പാൽമറിന്റെ മകള് മരുമകനുമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം കുട്ടികളെ നല്ലതുപോലെ പരിശീലിപ്പിച്ചിട്ട് അവൾ അതിന്റെ ഒരു നല്ല സംഭാവനയാകുന്നു എന്നത് തീർച്ചയാണ്. അതുപോലെ വിവാഹിതരായ മറ്റ് ദാസന്മാരുമുണ്ടായിട്ട് അവർ കർത്തൃസേവകൾ സുവിശേഷകരാകുന്നു. അതുകൊണ്ട് ഇതൊരു മഹത്തായ കാര്യമാകുന്നു. സഹോദരി പാമറിനെ ഞാൻ കണ്ടിരുന്നില്ല. എനിക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവർ ഒരുപക്ഷെ ഈ യോഗത്തിൽ എവിടെയോ സന്നിഹിതയായിട്ടുണ്ട്, ഏറ്റവും പിന്നിലായിരിക്കുന്നു. അത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദരി പാമർ. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം എപ്പോഴും വിറയ്ക്കുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഈ വിവരം ഞാൻ അറിയുന്നതിന് കുറച്ചു നേരം മുമ്പ് സഹോദരൻ പാമർ ആ പടികൾ ചവിട്ടിക്കഴിഞ്ഞിരുന്നു. ആ കാര്യം എന്നെ എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ബില്ലി എന്നെ വിളിച്ചിരുന്നു, കൂടാതെ ഇതേപ്പറ്റി അറിവ് കിട്ടിയ മറ്റ് പലരും വിളിച്ചിരുന്നു. ഞങ്ങൾ അത്ര സ്നേഹമേറിയ സുഹൃത്തുക്കളായിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം എന്നെ വാസ്തവമായും കുലുക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ നാം ആരായിരുന്നാലും നമുക്കെല്ലാവർക്കും പോകേണ്ടത് ആവശ്യമാകുന്നു. നാം ഓരോരുത്തരായി പോകേണ്ടത് ആവശ്യമാകുന്നു. എന്നാൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എല്ലാത്തിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. സഭാപ്രസംഗി 12-ാം അധ്യായമാകുന്നു. ഈ സൺഡേ സ്കൂൾ പാഠത്തിനു വേണ്ടി എന്റെ പക്കൽ അധിക സമയമില്ല, കൂടാതെ എന്റെ തൊണ്ടയും ഇടറിയിരിക്കുന്നു. സഹോദരൻ പെരിഗ്രീൻ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ എന്റെ തലമൂടി എടുക്കാൻ മറന്നുപോയതിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം കേട്ടിരുന്നു. അദ്ദേഹം എനിക്ക് വേണ്ടി ആരെയോ അതുമായി ഇവിടെ പറത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ താമസിച്ചു പോയിരിക്കുന്നു, കാരണം എന്റെ തൊണ്ട ഇടറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വർഷങ്ങളായി ഇതിനുവേണ്ടി ശ്രമിക്കുകയും എനിക്കത് കിട്ടിയപ്പോൾ സുഖപ്പെടുകയും ചെയ്തു. എന്നാൽ ഇപ്രാവശ്യം ഞാനത് മറന്നുപോയിട്ട് തൊണ്ട സ്വല്പം ഇടറിയിരിക്കുകയും ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ദയവായി സഹകരിക്കുക. ഇപ്പോൾ സൺഡേ സ്കൂൾ ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്? ഓ, അത് നന്നായിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി അയക്കുന്നത് നല്ല കാര്യമാകുന്നു. അല്ല, ഞാനത് ശരിക്ക് പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി കൊണ്ടുവരുന്നത് നല്ല കാര്യമാകുന്നു. അതാണ് ശരി. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ നിങ്ങളും വരുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണെന്ന് എത്ര പേർക്കറിയാം? എവിടെയാണത് ആരംഭിച്ചത്? ഇംഗ്ലണ്ടിലായിരുന്നു. ആദ്യമായിട്ട് അതിനെ എന്താണ് വിളിച്ചിരുന്നത്? റാഗഡ് സ്കൂൾ, അതായത് കീറി പറഞ്ഞ സ്കൂൾ എന്ന് വിളിച്ചിരുന്നു. അത് ശരിയാണ്, കീറി പറഞ്ഞ സ്കൂൾ എന്ന് വിളിച്ചിരുന്നു. അത് സ്ഥാപിച്ച വ്യക്തിയുടെ പേര് ഞാൻ മറന്നുപോയിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അത് ശരിയാണ്, കൃത്യമായും അത് തന്നെയാകുന്നു. അദ്ദേഹം തെരുവിൽ നിന്ന് കീറി പറഞ്ഞ് എങ്ങും പോകാനിടമില്ലാതെ തീരെ മോശമായ രീതിയിലായിരുന്ന കൊച്ചുകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്ന് വേദപുസ്തകത്തിൽ നിന്നുള്ള പാഠങ്ങൾ അവർക്ക് നൽകിയിരുന്നു. അങ്ങനെ അത് വളർന്നിട്ട് ഇന്ന് സഭയുടെ ഏറ്റവും വലിയ ക്രമങ്ങളിലൊന്നായി സൺഡേ സ്കൂൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് പോകാൻ നന്നായിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നത് തീർച്ചയാക്കുക. ഇവിടെയുള്ള കൂടാരത്തിൽ ഉപദേഷ്ടാക്കന്മാരും പ്രായപൂർത്തിക്കനുസരിച്ച് ഒരുക്കിയ മുറികളും അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ടെന്ന് ഞാൻ കരുതുന്നു. പുതുതായി പരിവർത്തനം ചെയ്യപ്പെട്ട് ഇപ്പോൾ ക്രിസ്തുവിലേക്ക് വരുന്നവർ സന്ദേശത്തോടൊപ്പം പിന്തുടരുകയും ഈ ജീവകൂടാരത്തിൽ വരികയും ചെയ്യുക. അവർ നിങ്ങൾക്ക് നന്മ ചെയ്യും. ഇന്ന് രാത്രിയിൽ നമുക്ക് പഴയ പരിഷ്കാരത്തോടുകൂടിയ പ്രാർത്ഥനയുടെ നിരയുണ്ടായിരിക്കും. സഹോദരൻ ജാക്കും സഹോദരൻ ബ്രൌണും നാം ചെയ്യാറുള്ളതുപോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. സഹോദരൻ ബ്രൌൺ പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹം സ്വയം ഒരു ശുശ്രൂഷകനായിരിക്കെ ആ നാളുകളിൽ ഒരു സഭാ സമുദായത്തിൽ അവർ നിങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് നിങ്ങൾക്കറിയാമോ ഞാൻ നിങ്ങളുടെ സഹോദരനാകുന്നു, എന്നെ നിങ്ങൾ അവിടെ എത്തിച്ചിരിക്കണം എന്നെല്ലാമുള്ള കാര്യങ്ങളായിരുന്നു. ഓ, അദ്ദേഹത്തിന് അതൊരു കഠിന സമയമായിട്ട് കഴിയാവുന്നിടത്തോളം തന്നെ അദ്ദേഹം സത്യസന്ധനായി തന്നെ നിന്നിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. സഹോദരൻ ബ്രൌൺ ഒരു മാന്യ മനുഷ്യനാകുന്നു. നാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. നാം എല്ലാവരും, ഞങ്ങൾ മൂന്നുപേരും വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. നമ്മുടെ ഉള്ളിൽ സത്യമെന്ന് നാം അറിഞ്ഞിരിക്കുന്നതായ മഹത്തായ കാര്യത്തെ നാം സ്ഥാപിക്കുന്നില്ലെങ്കിൽ അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമായിരിക്കും. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നാം തിരികെ നമ്മുടെ യൗവനകാലത്തേക്ക് പോകുന്നതിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെട്ട് നാം അവന്റെ സ്വരൂപത്തിലായി നിൽക്കും. കാരണം കൂടാരമായ നമ്മുടെ ഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയില്ലാത്ത ഒന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. പ്രിയ സ്നേഹിത, അതിന്റെ ഏറ്റവും കൃതജ്ഞതയേറിയ ഭാഗമെന്നത് സ്നേഹവാനായ കർത്താവായ യേശു, ഞാൻ നിങ്ങളോട് സത്യം പറയുമെന്ന് നിങ്ങൾ എന്നിൽ വിശ്വസിച്ചിരിക്കുകയും സ്നേഹവാനായ കർത്താവായ യേശു ഒരു ദിവസം രാവിലെ ഏകദേശം 8 മണിക്ക് എന്നെ ആ ദേശം കാണുന്നതിനിടയാക്കി. ഇപ്പോൾ അതൊരു ദർശനമായിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോടത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്ത് തന്നെ ആയിരുന്നാലും ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ തന്നെ അത് യാഥാർത്ഥ്യമായിരുന്നു. ഞാൻ ആ ജനങ്ങളുടെ മുഖം കണ്ടിരുന്നു. എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അവർ യൗവനത്തിലേക്ക് വീണ്ടും തിരികെ മാറിയിരുന്നു. ഞാൻ അവരുടെ കൈപിടിച്ച് കുലുക്കുകയും മറ്റും ചെയ്തിരുന്നത് വാസ്തവികമായിരുന്നു. ഇതെന്നെ സഹായിക്കുക തന്നെ ചെയ്തു. കാരണം ഒരു വ്യക്തി മരിക്കുമ്പോൾ അവരുടെ പ്രാണൻ അവരെ വിട്ടുപോയിരുന്നു എന്നൊരാശയമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവൻ എന്നോട് ഈ വേദഭാഗം ഉദ്ധരിച്ചു പറഞ്ഞു, കൂടാരമായ ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ നമുക്കായി ഒന്ന് കാത്തിരിക്കുന്നു. മനസ്സിലായില്ലേ? ഒരു സമ്പൂർണതയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമുക്ക് മൂന്നിലായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. നമുക്കിവിടെ ഒരു ഭൗമ ശരീരമുണ്ടാകുന്നു. അതിനുശേഷം അവിടെ അതൊരു സ്വർഗീയ ദേഹമാകുന്നു. അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിൽ അതൊരു തേജസ്സേറിയ ദേഹമാകുന്നു. നോക്കൂ, അങ്ങനെ അതിനെ അത് പരിപൂർണമാക്കുന്നു. അതുകൊണ്ട് ഇതൊരു മിഥ്യയല്ല, ഇതൊരാശയമല്ല, ഇതൊരാത്മാവല്ല. ഇത് നിങ്ങളെപ്പോലെ ശരിക്കും ഒരു മനുഷ്യനും സ്ത്രീയുമാകുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നഷ്ടപ്പെട്ടവരുടെ മണ്ഡലത്തിലെത്തി ഞാനത് കണ്ടിരുന്നു. സ്നേഹിത, ഒരു വൃദ്ധനായ മനുഷ്യനായിട്ട് ഞാനിത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെയും ഇന്ന് രാവിലെ ഈ ദേശത്തിനപ്പുറത്തായിരിക്കുന്നവരെയും ബോധ്യപ്പെടുത്തട്ടെ. ആ സ്ഥലം ഒരിക്കലും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കത് പറഞ്ഞു തരാൻ യാതൊരു വഴിയുമില്ല. ഒരു ചിത്രകാരനായിരുന്നെങ്കിൽ അത് ചായം വരച്ച് കാണിക്കാൻ തന്നെ എനിക്ക് കഴിയുകയില്ല. ഒരു ശുശ്രൂഷകനായി എനിക്കത് വിശദീകരിക്കാൻ തന്നെ കഴിയുന്നില്ല. നരകം ഒരു കത്തിയെരിയുന്ന സ്ഥലമാണെന്ന് പറയാറുണ്ട്. ഇത് അതിൽ നിന്നും കോടിക്കണക്കിന് മോശമായിട്ട് അതോടൊപ്പമുള്ള ഭീകരത്വവും ആയിരുന്നു. സ്വർഗം അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതായ സ്ഥലം അതെവിടെയായിരുന്നാലും എന്താണതിനെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അവൻ അതിനെ വേദിക്കടിയിലുള്ള ആത്മാക്കൾ എന്ന് സൂചിപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അത് എത്ര മഹത്തായതാണെന്ന് വിശദീകരിക്കാൻ യാതൊരു വഴിയുമില്ല. നിങ്ങൾക്ക് എന്റെ വാക്കുകൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. ഞാൻ വെറുമൊരു മനുഷ്യനാകുന്നു. എന്നാൽ എന്റെ അടുക്കൽ എത്തുന്ന ഓരോ ദർശനവും അതുപോലെ തന്നെ നിവൃത്തിയാക്കപ്പെടുകയും അവയിൽ ഓരോന്നും ഞാൻ പറഞ്ഞിരുന്നതുപോലെ തന്നെ സത്യമായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുകയും അത് സത്യമായിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും എന്ത് നഷ്ടപ്പെട്ടാലും ആരോഗ്യവും ശക്തിയും നിങ്ങളുടെ കാഴ്ചയും എന്ത് തന്നെയായാലും ഇത് നഷ്ടപ്പെടാനിടയാകരുത്. ഇതുമായി താരതമ്യപ്പെടുത്താൻ യാതൊന്നുമില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ അത് വെളിപ്പെടുത്താൻ ഒരു വാക്കുണ്ടോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ സമ്പൂർണത എന്ന് പറഞ്ഞാൽ അത് അതിനും അപ്പുറത്താകുന്നു. അതിവിശിഷ്ടമെന്ന് പറഞ്ഞാൽ അതിനും അപ്പുറത്താകുന്നു. അതിശ്രേഷ്ഠം, അത് വെളിപ്പെടുത്താൻ എനിക്കറിയാവുന്നതായി മറ്റ് യാതൊരു വാക്കും തന്നെയില്ല. കാരണം അത് അപ്രകാരമായിരുന്നു. അതുകൂടാതെ അതിനെക്കുറിച്ച് ചിന്തിച്ചാലോ, ഇതുവരെയും അതിന്റെ അവസാനമായിട്ടില്ല. ഇവിടേക്ക് വരുന്നതിനാണോ ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്നോർത്തുപോയി. നിങ്ങളിവിടെ ഭക്ഷിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ തിരികെ ഭൂമിയിലെത്തുമ്പോൾ ഭക്ഷിക്കുന്നതിനായി ഒരു ശരീരം ഞങ്ങൾ സ്വീകരിക്കും. എനിക്കത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. അവർ ഇപ്രകാരം തന്നെയായിരുന്നു. കൊള്ളാം, ശരി. ഞാൻ ചോദിച്ചു, ഓ അതെ, അവർക്കൊരു ശരീരമുണ്ടായിരുന്നു. ഒരു മിഥ്യയായിരുന്നില്ല, ഒരു ദേഹമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അറിഞ്ഞിരുന്നു. അവരെല്ലാം എന്നെ അറിഞ്ഞിരിക്കുകയും അവരെന്നെ ആലിംഗനം ചെയ്യുകയും അവർ ലക്ഷക്കണക്കിന് ആളുകളുമായിരുന്നു. ഞാൻ പറഞ്ഞു, ശരി, എന്നെ ഇവിടെ കൊണ്ടുവന്നവനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞു, നിങ്ങൾക്ക് അവനെ ഇപ്പോൾ കാണാൻ കഴിയുകയില്ല. നിനക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എന്നെ ഇവിടെ ഉയർത്തിലാക്കിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ജീവിതത്തിൽ ഒരു നായകനായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇവരെല്ലാം ബ്രഹാംകാരാകുന്നുവെന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അല്ല, അവർ നിന്റെ ക്രിസ്തുവിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരാകുന്നു. ഞാൻ ചുറ്റുമായി നോക്കി. അപ്പോൾ സകല കഠിനരാത്രികളും പരീക്ഷകളും അവരുടെ മുഖത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞപ്പോൾ കടന്നുപോയി. ഒരു യൗവനക്കാരിയായ സ്ത്രീ കടന്നു വരികയും അവർ ഏറ്റവും സൗന്ദര്യവതിയായ സ്ത്രീകളിൽ ഒന്നായിരുന്നു. അവരെ ചുറ്റുമായി കൈകൾ ഇട്ടുകൊണ്ട് വിലയേറിയ സഹോദര എന്നെ വിളിച്ചു. അവർ കടന്നുപോയി. അവരൊരു സ്ത്രീയായിരുന്നു. എന്നാൽ അവിടെ ഒരിക്കലും പാപമുണ്ടാകുകയില്ല. നമ്മുടെ ലൈംഗിക ഗ്രന്ഥികൾ മാറ്റപ്പെട്ടിരിക്കും. അവർ അവിടെ ഇനിയും കുട്ടികളെ ജനിപ്പിക്കുകയില്ല. നോക്കൂ, എല്ലാവരും ഒരേപോലെയായിരിക്കും. എന്താണ് വ്യത്യാസമുണ്ടാക്കുന്നത്? അത് വികാരാവേശമാകുന്നു. ആ കാരണത്താൽ തറയിൽ നൃത്തം ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ദൈവം മുമ്പാകെയും എന്റെ വേദപുസ്തകത്തിന് മുമ്പാകെയും ഒരു വൃത്തിയായ ജീവിതം ജീവിച്ചിരിക്കുന്നു. ഒരു ബാലനായിരുന്നപ്പോൾ തൊട്ട് എന്റെ യൗവന മനുഷ്യകാലത്തിൽ കൂടെയും അങ്ങനെ തന്നെ ജീവിച്ചിരുന്നു. ഞാൻ പോയിട്ടുള്ള ഏതൊരു പെൺകുട്ടിയെയും കൊണ്ട് എനിക്ക് തിരികെ ന്യായവിസ്താരത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. എന്നാൽ ഏതൊരു മനുഷ്യനും അതാരാകുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഒരു സ്ത്രീയെ നിങ്ങളെ അത്രയും അടുത്തായി ആലിംഗനം ചെയ്യാൻ ഇടയാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യവാനായ മനുഷ്യനാണെങ്കിൽ അവിടെ വികാരാവേശമുണ്ടാകും. എന്നാൽ അവിടെ അതുണ്ടായിരുന്നില്ല. അവിടെ യാതൊരു ഗ്രന്ഥിയുമില്ല. അവർക്കെല്ലാവർക്കും ഒരേ ഗ്രന്ഥി തന്നെയായിരുന്നു. അത് വെറും ശുദ്ധവും കലർപ്പില്ലാത്തതുമായ സഹോദരിയുടെയും സഹോദര സ്നേഹവുമായിട്ട് നിങ്ങളുടെ കൊച്ചുമകളെ ആലിംഗനം ചെയ്യുന്നതിലും കൂടുതലായിരിക്കുന്നു. നോക്കൂ, നിങ്ങളുടെ സ്വന്തം മകളായിരിക്കെ തന്നെയും അതൊരു സ്ത്രീയും നിങ്ങൾ പുരുഷനുമാകുന്നു. നോക്കൂ, അത് എന്തെങ്കിലും ഉണ്ടാകുന്നതിനിടയാക്കും. എന്നാൽ അവിടെ അത് കഴിയില്ല. പാപം തീർന്നിരിക്കുന്നു, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ പരിശുദ്ധ സ്നേഹമാകുന്നു. ഞാൻ ആ സ്ത്രീയെ നോക്കി. അവിടെ ലക്ഷക്കണക്കിനുള്ളതുപോലെ കാണപ്പെട്ടിരിക്കുകയും അവർക്കെല്ലാവർക്കും നീണ്ട മുടിയും താഴ്വര വെള്ളവസ്ത്രവും ധരിച്ചിരുന്നു. എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി ചോദിച്ചു, നീ അവരെ തിരിച്ചറിയുന്നില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. അവർക്ക് 90 വയസ്സുള്ളപ്പോൾ നീ അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞു. അത്ഭുത കൃപ, എത്ര മാധുര്യം! അതെന്താകുന്നുവെന്ന് വിശദമാക്കാൻ മറ്റു യാതൊരു വഴിയുമില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നെങ്കിൽ എന്റെ വാക്കുകളെ മാത്രം എടുക്കുക. ലോകത്തിന്റെ സകല ബന്ധനങ്ങളെയും നിങ്ങളുടെ പിന്നിലായി കത്തിയരിച്ചു കളയാൻ ഉറച്ചിരിക്കുക. സഭ സന്ദേശം കേൾക്കാൻ തുടങ്ങിയിരിക്കുകയും അത് മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുകയും ചെയ്യുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ സ്നേഹിത, ശ്രദ്ധിക്കുക, നമുക്ക് ദൈവപുത്രന്റെ സന്നിധിയിലായിട്ട് പരിപക്വത പ്രാപിച്ചിരിക്കേണ്ടത് ആവശ്യമാകുന്നു. നമ്മുടെ വിശ്വാസം പരിപക്വതപ്പെടുത്തിയിട്ടില്ല. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശത്തെ നാം ബുദ്ധിപരമായിട്ട് കേൾക്കുകയും അവൻ കാണിച്ചിരിക്കുന്ന അടയാളങ്ങളെ കാണുകയും വേദപുസ്തക പ്രകാരം അതങ്ങനെയെന്ന് തെളിയിച്ച് കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഓ സഭയ്ക്ക്, അവന്റെ സന്നിധിയിൽ അത് വാത്സല്യമേറിയിട്ട് നിങ്ങൾക്കറിയാമോ, ആത്മാവിൽ മാധുര്യമുള്ളതായിട്ട് കുളിക്കപ്പെടേണ്ടതിന് കിടക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ചിലപ്പോൾ ഒരു സന്ദേശം പ്രസംഗിക്കുമ്പോൾ വളരെ കടുപ്പമായിരിക്കേണ്ടി വരികയും ഇപ്രകാരം തകർക്കേണ്ടി വരുന്നതായും വരുന്നു. കാരണം ആണി ഉറപ്പിക്കുന്നതിനായി നിങ്ങൾ കടിച്ചുറപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ സഭയ്ക്ക് അത് ഒരുവട്ടം കിട്ടിക്കഴിയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവർ വിളിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും പിന്നീട് ദൈവസന്നിധിയിലായിട്ട് അത് ഉൽപ്രാപണത്തിന് വേണ്ടി അവിടെ ആയിരിക്കുന്ന ജനങ്ങളെ പോലെ എന്തോ ഒന്നായിരിക്കും എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഉൽപ്രാപണത്തെക്കുറിച്ച് ഇന്ന് രാവിലെ സംസാരിക്കാൻ പോകുകയായിരുന്നു. എന്നാൽ എന്റെ പക്കൽ അതിന് വേണ്ടത്രയും സ്വരമില്ലാതിരിക്കുന്നതിനാൽ കുറച്ചുനേരം എന്നോടൊപ്പം സഹകരിക്കുക. കാരണം ഞാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഏക ആരാധനാ സ്ഥലം എന്ന വിഷയത്തെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അതൊരു വലിയ മഹത്തായ വിഷയമാകുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ സമയം ഈ ദേശത്തിനപ്പുറത്തും നിങ്ങൾ എവിടെയായിരുന്നാലും കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ തലകളെ വണങ്ങുക. ഇപ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടിയായിരിക്കുക നാം ദൈവത്തിന്റെ വചനത്തെ, അത് ദൈവം അക്ഷരരൂപത്തിലായതായതിനെ സമീപിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ മഹാനായ ഗ്രന്ഥകാരൻ ഇത് വിതയ്ക്കുന്നവൻ വിതച്ച് വിത്താകുന്നു എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഒരു വിത്ത് അതിന്റെ നല്ല ഭൂമിയിൽ വന്നിരിക്കുന്നുവെങ്കിൽ അത് വളരും എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് പിതാവെ, നീ ഇന്ന് രാവിലെ സമയം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സകല മുള്ളും മുരിഞ്ഞിലും അവിശ്വാസവും സംശയവിചാരങ്ങളും അതെല്ലാം എടുത്തു മാറ്റിയിട്ട് ദൈവത്തിന്റെ വചനം സ്വതന്ത്രമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വളരുകയും ആത്മാവിനാൽ നനയ്ക്കപ്പെട്ടിട്ട് ഞങ്ങൾ ദൈവമക്കളായി തീരുവാനിടയാക്കണമേ. പിതാവെ, ഇത് അനുവദിച്ചു തരണമേ. ഇത് ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതാകുന്നു. ഇത് തിരിച്ചറിഞ്ഞവരായ ഞങ്ങൾക്ക് മാത്രമല്ല, എന്നാൽ ദേശമൊട്ടുക്ക് മറ്റുള്ളവരും അതായിട്ട് അവരിൽ ഓരോരുത്തരുടെയും ഹൃദയം സ്നേഹവും മാധുര്യതയും കൊണ്ട് കത്തിയെറിഞ്ഞിട്ട് നഷ്ടപ്പെട്ടവരായ സഹോദരനെയും സഹോദരിയെയും നഷ്ടപ്പെട്ട സഹോദരിയെയും ജയിക്കുന്നതിനു വേണ്ടി ശ്രമിക്കാനിടയാക്കണമേ. ദൈവമേ, ഇത് അനുവദിച്ചു തരണമേ. ഞങ്ങളങ്ങയെ മൊത്തമായി നോക്കുന്നു. കാരണം അവിടുന്ന് ഞങ്ങളുടെ വഴികാട്ടിയും ഞങ്ങളുടെ കർത്താവുമാകുന്നു. അതുകൊണ്ട് നിന്റെ വചനത്തിലേക്ക് ഇന്ന് ഞങ്ങളെ നയിച്ചിട്ട് അങ്ങയുടെ അനുഗ്രഹങ്ങളെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയിൽ, അങ്ങയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ നമ്മുടെ വിഷയത്തിനു വേണ്ടി ഞാൻ പഴയ നിയമത്തിൽ നിന്നും ആവർത്തന പുസ്തകത്തിൽ നിന്ന് തിരുവെഴുത്ത് ഒരുക്കുന്നതിനെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദരൻ വെയിലിനോടൊപ്പം പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഇത് ഞാൻ പെട്ടെന്ന് കുറിച്ചെടുത്ത കുറച്ച് ഭാഗങ്ങളാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഹോട്ടലിലെ ലഘുഭക്ഷണശാലയിൽ വെച്ച് ഞങ്ങളുടെ വൈകിട്ടത്തെ ആഹാരത്തിന്റെ കാശടച്ചു തീർത്ത ആ വ്യക്തിയോട് നന്ദി പറയാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഭാര്യയും എന്റെ കൊച്ചുമകളും അവിടെ ഉണ്ടായിരുന്നിട്ട് ഞാൻ എന്റെ ബില്ലടക്കാൻ ചെന്നപ്പോൾ ആരോ അതടച്ചു കഴിഞ്ഞിരുന്നു. അതാരായിരുന്നാലും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. അവിടെയുള്ള ബെഞ്ചിന്റെ അവസാനത്തായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു. അവിടെ ഞങ്ങൾക്കറിയാമായിരുന്ന ഒരു കൂട്ടം ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ കിക്കാപ്പു പോലെ എന്തോ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയുള്ള ഒരു ലഘുഭക്ഷണശാലയിലായിരുന്നു. ആര് തന്നെ അത് ചെയ്തിരുന്നതായാലും അതിനുവേണ്ടി ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ആവർത്തന പുസ്തകം 16 അധ്യായം, അത് പെസഹ അനുഷ്ഠിക്കുന്നതാകുന്നു. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിവിടെയുള്ള 4, 5, അല്ലെങ്കിൽ 6 വാക്യങ്ങളാകുന്നു.
The Lord thy God, for in the month of this Abib, the Lord thy God brought thee forth out of Egypt by night. Thou shalt therefore sacrifice the Passover unto the Lord thy God of the flock and the herd in the place which the Lord shall choose to place his name. Thou shalt eat the 11 bread within it. 7 days shall thou eat on 11 bread. Bread wherewith?
ആബീബ് മാസം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ കൊണ്ടേടണം. അതിന്റെ അർത്ഥം ഏപ്രിൽ മാസമാകുന്നു. ആബീബ് മാസത്തിലല്ലോ നിന്റെ ദൈവമായ യഹോവ രാത്രിയിൽ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതും. യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ യാഗമായി ആടുകളെയും മാടുകളെയും അറുക്കണം. നീ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലമൊക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടി പുളിച്ചപ്പം തിന്നരുത്. നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നണം. തത്രപ്പാടോടല്ലോ നീ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടത്. 7 ദിവസം നിന്റെ ദേശത്തെങ്ങും പുളിച്ചപ്പം കാണരുത്. ആദ്യ ദിവസം വൈകുന്നേരം അറുത്ത മാംസത്തിലൊട്ടും രാവിലേക്ക് ശേഷിക്കരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസഹായ അർത്തുകൂടാ. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നേരത്ത് തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ പെസഹായ അറുക്കണം. ഇപ്പോൾ കർത്താവിന്റെ വായിക്കപ്പെട്ട വചനത്തിന്മേൽ അവന്റെ അനുഗ്രഹങ്ങളെ നൽകാനിടയാകട്ടെ. ഇപ്പോൾ മൈക്രോഫോണിൽ ഒരു പതർച്ചയുണ്ടായോ? കഴിഞ്ഞ രാത്രിയിൽ അങ്ങനെ ഞാൻ കേട്ടിരുന്നു. എല്ലായിടത്തും നിങ്ങൾക്ക് ശരിയായി കേൾക്കാമോ? നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നന്നായിരിക്കുന്നുവോ? മൈക്രോഫോൺ ഇപ്രകാരം താഴേക്ക് വെക്കുമ്പോൾ നന്നായിരിക്കുന്നു. ഇന്ന് രാവിലെ എന്റെ തൊണ്ട സ്വല്പം പതറിയിട്ട് ഈ ഉദ്ദേശത്തോടുകൂടി ഞാൻ സ്വല്പം അടുത്തായി നിൽക്കുകയാണ്. സഹോദരൻ പെറിക്ക് അത് ശരിയായി കിട്ടുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായി കേൾക്കാൻ കഴിയുന്നുണ്ടോ? അവർ അത് ശരിയാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ഇന്ന് രാവിലെ സമയം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്നത് ആരാധനക്കാരന് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുന്ന ഏകമാത്രമായ ഒരേ ഒരു സ്ഥാനം മാത്രമേ ദൈവത്തിനുള്ളൂ. ഒരേ ഒരു സ്ഥാനം മാത്രം. കാലഘട്ടങ്ങളിൽ കൂടെ വളരെ പേർ ദൈവത്തിന്റെ ഈ രഹസ്യ സ്ഥാനത്തെ അന്വേഷിച്ചിരുന്നു. ഇയോബ് തന്നെ അവൻ എവിടെ വസിച്ചിരുന്നുവെന്ന് അറിയാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് അവന്റെ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു. ദൈവത്തിന്റെ വാസസ്ഥലം എവിടെയാണെന്ന് അറിയാൻ ഇയോബ് ആഗ്രഹിച്ചിരുന്നു. കാരണം അവിടെ ദൈവവും അവന്റെ കുടുംബവും ഒരുമിച്ച് ചേർന്ന് ആരാധിച്ചിരുന്നു. അത് ഇന്നലെ രാവിലത്തെ സന്ദേശത്തിൽ നാം കണ്ടിരുന്നതുപോലെ, അതായത് ആത്മാർത്ഥമായ ആരാധനയാലും ഒരു വ്യക്തിക്ക് ദൈവത്തെ വ്യർത്ഥമായി ആരാധിക്കാനുള്ള സാധ്യതയുണ്ട്. ദൈവം ഈ കാര്യങ്ങളെല്ലാം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. എന്നാൽ അവയെല്ലാം എവിടെയാണെന്ന് കണ്ടുപിടിച്ചറിയേണ്ടത് നമുക്ക് ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, കൂടാതെ അവന്റെ ഉള്ളിലുള്ള ആശയെക്കുറിച്ച് ഉത്തരം പറയാൻ തയ്യാറായിരിക്കുവാൻ പറഞ്ഞിരുന്നു. പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കുന്നു. പലപ്പോഴും ശിരോപോട്ടിലെത്തി രണ്ടോ മൂന്നോ ആഴ്ചകൾ അരമണിക്കൂർ സമയം രാത്രി തോറും എടുത്തിട്ട് ഈ കാര്യങ്ങൾ ഓരോന്നായി പഠിപ്പിക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ രഹസ്യ ഭാഗങ്ങളെ നോക്കൂ. അവിടെ നമുക്ക് എങ്ങനെ അകത്തുകടക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രം ചെയ്ത് ദൈവത്തിന്റെ മാർഗത്തെ പിൻഗമിക്കുക. ഓരോ വാതിലിനും ഒരൊറ്റ താക്കോൽ മാത്രമേയുള്ളൂ. അത് ശരിയാണ്. അതെങ്ങനെ കാണപ്പെട്ടിരുന്നാലും അതൊരു കാര്യമല്ല. ഒരൊറ്റ താക്കോൽ മാത്രമേയുള്ളൂ. ദൈവത്തിന് പല ബൂട്ടുകൾക്കും പറ്റിയ പല്ലില്ലാത്ത താക്കോലില്ല. ഒരൊറ്റ താക്കോൽ മാത്രം. ഇപ്പോൾ നിങ്ങളുടെ പക്കൽ ആ താക്കോൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ വാതിൽ തുറന്നു കിട്ടുകയില്ല. നിങ്ങൾ എത്ര ആത്മാർത്ഥതയുള്ളവനായാലും നിങ്ങൾക്കപ്പോഴും ആ വാതിൽ തുറക്കാൻ കഴിയില്ല. ഇന്നലെ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് എത്ര പേരുണ്ടായിരുന്നു? നിങ്ങളിൽ 90% പേരും അവിടെ ഉണ്ടായിരുന്നതായി ഞാൻ കരുതുന്നു. ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന്റെ പശ്ചാത്തലമായി എടുക്കുന്നതിന് പറയുകയാണ്, ദാവീദ് അഭിഷിക്തനായ കർത്താവായ യേശുവിനെ ഒഴിച്ച് ഇസ്രായേലിനുണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും മഹാനായ അഭിഷേകം ചെയ്യപ്പെട്ട, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവായിരുന്നു. വംശാവലിക്കനുസരിച്ച് ശാരീരികമായി യേശു ദാവീദ് പുത്രനാകുന്നു. അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ അവകാശിയായി ഇരിക്കാൻ തിരികെ തയ്യാറാകുകയാണ്. രാജകുമാരൻ എല്ലായ്പ്പോഴും രാജാവിന്റെ സിംഹാസനത്തെ അവകാശമാക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദാവീദ് അഭിഷിക്തനായിരിക്കെ ആ അഭിഷേകത്തോടുകൂടി തന്നെ ദൈവയിഷ്ടത്തിന് പുറത്തായി പ്രവർത്തിക്കുകയുണ്ടായി. ജനങ്ങളെല്ലാവരും തന്നെയും തിരുവഴുത്തിൽ അതെടുത്തും ഓടിച്ചു നോക്കുകയോ അല്ലെങ്കിൽ ഈ വെളിപാടിന്റെ മുഖ്യ കാര്യത്തെയോ നോക്കാതെ എല്ലാവരും അഭിഷിക്തരായിട്ട് വചനത്തെ തിരികെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത് കാഴ്ചയ്ക്ക് കൃത്യമായും ശരിയായ ഒരു കാര്യം പോലെ കാണപ്പെട്ടിട്ട് അവർ ഒത്തൊരുമിച്ച് ദൈവത്തെ ആർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ദാവീദ് രാജാവായിരുന്നു, ഒരു പ്രവാചകനായിരുന്നില്ല. നോക്കൂ, അത് ചെയ്യുന്നതിനായി ദേശത്തൊരു പ്രവാചകനുണ്ടായിരുന്നിട്ട് ദൈവം ആ മൊത്തം നീക്കത്തെയും അനാദരിച്ചു കളഞ്ഞു. കാരണം അവർ ശരിയായ താക്കോൽ ഉപയോഗിച്ചില്ല, അതിനാൽ വാതിലിന്റെ പൂട്ട് തുറന്നില്ല. ഇപ്പോൾ നാം അത് ഓർത്തിരിക്കുകയും മനസ്സിൽ വെച്ചിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. ദൈവത്തിന്റെ സകല കാര്യങ്ങളും ഒരു പ്രത്യേക രീതിയിൽ ചെയ്തിരിക്കണം. അത് അതിനെ ഉറപ്പിച്ചിരിക്കും. ഇപ്പോൾ അവിടെ ദൈവത്തിന് തന്റെ ജനങ്ങളെ കണ്ടുമുട്ടുന്നതിന് ഒരു വിശേഷ സഭയുണ്ടെങ്കിൽ ആ സഭയിലല്ലാതെ മറ്റ് യാതൊരു സഭയിലും അവൻ നിങ്ങളെ സ്വീകരിക്കുകയില്ല. ഞാനിത് പറഞ്ഞതിന്റെ കാരണം പലവട്ടവും ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് അവരെന്നോട് ചോദിച്ചിരുന്നു. ഞാൻ ചോദിക്കും, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ? ഞാൻ ബാപ്റ്റിസ്റ്റുകാരനാകുന്നു. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ? ഞാൻ ഒരു മെത്തഡിസ്റ്റുകാരനാകുന്നു. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ? ഞാൻ പെന്തക്കോസ്തുകാരനാകുന്നു. നോക്കൂ, അത് ദൈവവുമായിട്ട് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. നിങ്ങൾ വെറും ഒരു തെറ്റായ താക്കോലുമായിട്ട് പ്രയത്നിക്കുക മാത്രമാണ്. എന്നാൽ ഒരു ശരിയായ താക്കോലുണ്ട്. ദൈവം നിങ്ങളെ ഒരിക്കലും മെത്തഡിസ്റ്റിലോ ബാപ്റ്റിസ്റ്റിലോ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഭാസംഘടനയിലോ നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് ഒരിക്കലും വാഗ്ദത്തം ചെയ്തിട്ടില്ല. അവൻ സഭാസംഘടനകളെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല. അവരെല്ലാം അവനെതിരായിരിക്കുന്നു. ആ ദീർഘ സന്ദേശത്തെ ഞാൻ ഉടനെ തന്നെ കൂടാരത്തിൽ എത്തിക്കുന്നതാണ്. അതിനുശേഷം സഹോദരൻ ജാക്ക് അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാരണം അത് ടേപ്പ് ചെയ്യപ്പെട്ടിരിക്കും. ജനങ്ങൾ അവരുടെ വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം അവരുമായി കണ്ടുമുട്ടാൻ ബാധ്യസ്ഥനാകുന്നു എന്ന് ആ രീതിയിൽ അവർ പെരുമാറുകയാണ്. ഇപ്പോൾ ജനങ്ങൾ ഇപ്രകാരം പെരുമാറുന്നു. അവർ തമ്മിൽ മറ്റൊരാളുമായി സഹകരിക്കുക പോലും ചെയ്യുന്നില്ല. തൃതീയക്കാരോ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ ഏകദൈവക്കാരുമായി സഹകരിക്കുന്നില്ല. അതുപോലെ ഏകദൈവക്കാർ തൃതീയക്കാരുമായും സഹകരിക്കുന്നില്ല. മെത്തഡിസ്റ്റുകാർ ബാപ്റ്റിസ്റ്റുകാരുമായി ചെയ്യുന്നില്ല. കാരണം ഒന്ന് നിയമാനുസൃതരും മറ്റത് കാൽവിനിസ്റ്റുകാരുമാകുന്നു. അത് കാരണം അവർക്ക് തമ്മിൽ യാതൊരു കൂട്ടായ്മയുമില്ല. അവർ ജനങ്ങളുടെ മനസ്സിനെ അത്രമാത്രം കറക്കിക്കളഞ്ഞിട്ട് അവർ തമ്മിൽ മറ്റൊരാളോട് പോലും എതിരായിരിക്കുന്നു. ഒരാശുപത്രി മുറിയിൽ പ്രാർത്ഥനയ്ക്കായി കുറച്ച് സമയം മുമ്പ് ഞാൻ പോയിരുന്നു. അവിടെ തീരെ സുഖമില്ലാതെ ശസ്ത്രക്രിയയ്ക്ക് പോകുന്നതിനായി ഒരു മഹിളയുണ്ടായിരുന്നു. അവർ മരിക്കുമെന്ന് തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നു. മറ്റൊരു മഹിള അവിടെ കിടപ്പുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കരുതപ്പെട്ടിരുന്നു. ഞാൻ അവരോട്, ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു നിമിഷത്തേക്ക് നിങ്ങൾ അത് കാര്യമാക്കുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ആ കർട്ടൻ വലിച്ചിടൂ. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ പ്രാർത്ഥനയ്ക്ക് മാത്രം അപേക്ഷിക്കാൻ പോവുകയായിരുന്നു. അവർ പറഞ്ഞു, ആ കർട്ടൻ വലിച്ചിടൂ. ഞാൻ പറഞ്ഞു, ശരി മാഡം. അവരും അവരുടെ മകനും അവിടെ ഇരുന്നിരുന്നു. ഒരു സാധാരണ മാതിരിയുള്ള റിക്കിയുടെ നോട്ടം അവനുണ്ടായിരുന്നു. ശരി, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങൾ മെത്തഡിസ്റ്റുകാരാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ, നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനവർ പറഞ്ഞു, ആ കട്ടൻ വിളിച്ചിടുക. നോക്കൂ, മെത്തഡിസ്റ്റ് അല്ലായിരുന്ന ആരോ ഒരാൾ മരിക്കാറായി കിടന്നിരുന്ന ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥനയർപ്പിക്കാൻ പോവുകയായിരുന്നു. അവരും മരിക്കാറായി കിടന്നിരുന്നു. എന്നാൽ ഇത് അവരുടെ സ്വന്തം സഭാ സമുദായത്തോട് സഹകരണമില്ലാത്തതായിരുന്നതിനാൽ അവരത് കേൾക്കാനോ അതുമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തന്നെയോ ആഗ്രഹിച്ചിരുന്നില്ല. ഇതൊരു പരീക്ഷനല്ലെങ്കിൽ പിന്നെ ഇതുപോലൊന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. സർപ്പത്തിന്റെ പിന്നിട്ട പാതകൾ കേൾക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. ഹാ, അതെ. ഇപ്പോൾ നിങ്ങളതൊന്ന് ചിന്തിച്ചു നോക്കുക. അവരുടെ സഭാസംഘടനകൾ മാത്രമാണ് ദൈവത്തോട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു മെത്തഡിസ്റ്റോ ഒരു ബാപ്റ്റിസ്റ്റോ തൃതീയനോ ഏകത്വക്കാരനോ അങ്ങനെ എന്തെങ്കിലും ഒന്നായിരിക്കുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളെ കേൾക്കുകയില്ല. അതൊരു തെറ്റായ കാര്യമാണ്. എന്റെ ഉദ്ദേശം അതാകുന്നു, ജനങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ദൈവത്തോട് നേരാകുന്നതിന് ഇപ്രകാരം ഒരാഗ്രഹമുണ്ടെങ്കിൽ ആ സ്ത്രീയോ മറ്റാരെങ്കിലും ആയാലും അതുപോലെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു മെത്തഡിസ്റ്റ് ഒരിക്കലും ഒരു മെത്തഡിസ്റ്റ് സഭയെടുത്ത് ഉയർത്തുകയില്ല. കാരണം അത് തെറ്റാണെന്ന് അവൻ അറിയുന്നു. മനുഷ്യർ അത് ശരിയാണെന്ന് വിചാരിക്കുന്നു. ഒരു തൃതീയക്കാരൻ ഏകതക്കാരനെ അല്ലെങ്കിൽ ഏകതക്കാരൻ തൃതീയക്കാരനെയോ പെന്തക്കോസ്തുകാരനെയോ കുറ്റം വിധിക്കുകയില്ല. കാരണം അവൻ വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കുകയും അവൻ മാത്രം ശരിയാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. അവന്റെ ആശയത്തെ നിങ്ങൾ ബഹുമാനിക്കണം. പുതപ്പ് രണ്ടു വശത്തേക്കും വലിയുന്നതെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്നാൽ ഓർക്കുക, ഇതിലെല്ലാം മധ്യേ ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ ഹൃദയത്തിൽ എന്തെങ്കിലും എവിടെയോ ശരിയായ ഒരു കാര്യമുണ്ടെന്ന് അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ എവിടെയോ ശരിയായ ഒരു കാര്യം ഉണ്ടായിരിക്കേണ്ടതാകുന്നു. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ആഴി ആഴിയെ വിളിക്കുമ്പോൾ ആ വിളിക്ക് ഉത്തരം നൽകുന്നതിനായി അവിടെ ഒരു ആഴി ഉണ്ടായിരിക്കുന്നു. നീർനാ എന്ന സമുദ്ര ജന്തു ഒരിക്കൽ കടൽ തീരത്ത് കാലുകളോടുകൂടി നടന്നിരുന്നുവെന്ന് നമ്മോട് പറഞ്ഞിട്ടുള്ളതായി നാം അറിയുന്നു. എന്നാൽ ഇപ്പോൾ അതിന് കാലുകളില്ല. കാരണം മണ്ണിൽ നിന്ന് അതിനെ എടുത്ത സമുദ്രത്തിൽ ഒരു മൃദുരോമത്തോടുകൂടിയ ജന്തുവാക്കിയപ്പോൾ അതിന് ചിറകിന്റെ ആവശ്യമുണ്ടായി. പ്രകൃതി അതിന് കാലിന് പകരം ചിറക് നൽകി. കാരണം നടക്കുന്നതിലും കൂടുതൽ അതിന് പറക്കാൻ കഴിയുന്നു. തെക്കൻ ധ്രുവത്തിലേക്ക് പോയ ആ മഹാനായ വ്യക്തിയുടെ പേര് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? ബയർ. ഈ അവലോകനത്തിൽ പാലിന് വേണ്ടി അദ്ദേഹം കൊണ്ടുപോയിരുന്ന കന്നുകാലികൾക്ക് കുപ്പായമുണ്ടാക്കിയിരുന്നതായി പറയപ്പെട്ടിരുന്നു. അദ്ദേഹം കന്നുകാലികളെ തണുത്ത മരവിച്ച് മരിക്കുന്നതിൽ നിന്നും സൂക്ഷിക്കുന്നതിനായി മൃദുരോമത്തോടുകൂടിയ കുപ്പായമുണ്ടാക്കിയിരുന്നു. എന്നാൽ അത് അവിടെ എത്തിയപ്പോൾ അതിന് ഈ കുപ്പായത്തിന്റെ ആവശ്യമുണ്ടായില്ല. കാരണം പ്രകൃതി അതിനൊന്ന് വളർത്തിയിരുന്നു. എന്തുകൊണ്ടാണ്? ഒരു മത്സ്യത്തിന് ചിറകുണ്ടാകുന്നതിന് മുമ്പ് അതിനെ നീന്തുന്നതിനായി വെള്ളമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അതിന് ഒരിക്കലും ചിറകുണ്ടായിരിക്കില്ല. ഭൂമിയിൽ ഒരു വൃക്ഷം വളരുന്നതിന് മുമ്പ് അതിന് വളരുന്നതിനായി ഒരു ഭൂമി ആദ്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു വൃക്ഷമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരു മനുഷ്യ ഹൃദയത്തിൽ എന്തെങ്കിലും എന്തിനെങ്കിലും വേണ്ടി ഒരു വിളിയുണ്ടെങ്കിൽ അതിന് ഉത്തരം നൽകാൻ എന്തെങ്കിലും ആ വിളിക്ക് സന്തുഷ്ടി നൽകാൻ ഉണ്ടായിരിക്കണം. കുറച്ചു സമയങ്ങൾക്ക് മുമ്പ് ഇവിടെ മരിച്ചുപോയ ഒരു സ്ത്രീയുടെ ശവനിരീക്ഷണം നടത്തപ്പെടുകയുണ്ടായി. അവർ തുടർച്ചയായി എല്ലായ്പ്പോഴും ഉള്ളി തിന്നിരുന്നതിന്റെ കാരണത്താലാണ് കൊല്ലപ്പെട്ടതെന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. അവർ ഉള്ളി തിന്നില്ലെങ്കിൽ അവരുടെ തല ചൊരിയുകയും അതുപോലെയെല്ലാമായിരുന്നു. അവർക്കത് മനസ്സിലായിരുന്നില്ല. അങ്ങനെ ശവനിരീക്ഷണം ചെയ്യുമ്പോൾ അവർ ഏതോ തരത്തിൽപ്പെട്ട കോശങ്ങളുടെ ഒരുതരം വളർച്ച കണ്ടെത്തുകയും അതിനെന്തോ ഒരു പേര് അവർ പറയുകയും ചെയ്തിരുന്നു. അവർ ഈ വളർച്ചയെടുത്തിട്ട് ഒരു ഉള്ളിയുടെ പാത്രത്തിലിടുകയും അതൊറ്റ രാത്രി കൊണ്ട് ഉള്ളി മുഴുവനും അലിയിച്ചു കളഞ്ഞു. നോക്കൂ, അതെന്തായിരുന്നു? അത് ആ സ്ത്രീയുടെ ഉള്ളിൽ എന്തോ ഉള്ളിക്കു വേണ്ടി ആഗ്രഹിക്കുകയും ഇവിടെ ഉള്ളിയില്ലായിരുന്നുവെങ്കിൽ അവിടെ യാതൊരു വളർച്ചയും ഉണ്ടാകില്ലായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം ഒരു സൃഷ്ടാവ് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ മനുഷ്യഹൃദയത്തിൽ ഒരു മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ പ്രസ്ബിറ്റേറിയനോ കത്തോലിക്കക്കാരനോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും പോലെ അവർ ആ സത്യമായ ഏക വഴി കണ്ടുപിടിക്കുന്നതിനായി ആഗ്രഹിക്കുമ്പോൾ അവരുടെ പുരോഹിതന്മാരാലും പാസ്റ്റർമാരാലും മറ്റും ഇതാകുന്നു സത്യവഴി എന്ന് അവരോട് പറയപ്പെടുന്നു. അവർ പറയും, ഞങ്ങളുടെ പുരോഹിതൻ പറഞ്ഞു കത്തോലിക്ക സഭയ്ക്ക് പുറത്തായി യാതൊരു രക്ഷയുമില്ല. കൊള്ളാം. അങ്ങനെ ഓരോ സഭയും അവരുടെ സ്വന്തമായ ആശയങ്ങൾ എടുക്കുന്നു. അവരിൽ ചിലർ അത് സ്വീകരിക്കുന്നില്ല, എന്നാലും അവരുടെ പ്രവൃത്തിയിൽ അവർ അത് ചെയ്യുന്നു. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ ശബ്ദത്തെക്കാളും ഒച്ചയിൽ സംസാരിക്കുന്നു. മറ്റൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ, ഒരു കത്തോലിക്കക്കാരിലും കൂടുതൽ അവരൊരു കപടവിശ്വാസിയാകുന്നു. ഇതൊന്നു മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരു കത്തോലിക്കക്കാരൻ നേരെ തുറന്നേറ്റു പറയുന്നു. എന്നാൽ അവർ അത് ചെയ്യുകയില്ല, അവർ അത് മറച്ചുവെക്കുന്നു. എന്നാൽ അവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവരുടെ പ്രവൃത്തി അതിനെ തെളിവാക്കി കാണിക്കുന്നു. എങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലം മാത്രമേ അവിടെ ഉണ്ടായിരിക്കാൻ കഴിയുള്ളൂ. കാരണം അത് കണ്ടുപിടിക്കുന്നതിനായി മനുഷ്യഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടായിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള സകലത്തിനും ഉത്തരമായി ദൈവത്തിന്റെ വചനമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പക്കൽ അതിനൊരു ഉത്തരവുമുണ്ടായിരിക്കുന്നതിനാൽ നമുക്കതിപ്പോൾ തിരുവെഴുത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു നോക്കാം. അങ്ങനെ ദൈവം നമുക്ക് തിരുവെഴുത്തുകളാൽ ആ ഏക സ്ഥലത്തെ, ആ ഏക സ്ഥാനത്തെ, അത് സഭാസമുദായമാണെങ്കിൽ ആ ഏക സഭാസമുദായത്തെ ദൈവം ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്നതിനുള്ള ഏക വഴിയായി കാണിച്ചു തരുമെങ്കിൽ പിന്നെ നാം അതിനെ മുറുകെ പിടിച്ചിരിക്കണം. കാരണം വേദപുസ്തകം എന്താണ് പറയുന്നതെന്നുള്ള സത്യത്തെ നാം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ആവർത്തന പുസ്തകം എന്ന വാക്ക് സ്വയം അർത്ഥമാക്കുന്നത് രണ്ട് നിയമങ്ങൾ എന്നാണ്. അത് ആവർത്തന പുസ്തകം എന്ന വാക്കാകുന്നു. ദൈവത്തിന് രണ്ട് നിയമങ്ങളുണ്ട്. രണ്ട് നിയമങ്ങൾ, അവയിൽ ഒന്ന് വചനത്തോട് അനുസരണക്കേട് കാണിച്ച് മരിക്കുന്നതും മറ്റൊന്ന് വചനത്തോട് അനുസരണം കാണിച്ച് ജീവിക്കുന്നതുമാകുന്നു. അതാണ് രണ്ട് നിയമങ്ങൾ. ആവർത്തന പുസ്തകം അർത്ഥമാക്കുന്നത് ഈ രണ്ട് നിയമങ്ങളാകുന്നു. അവ രണ്ടും പരിപൂർണമായും തിരുവെഴുത്തിൽ നമുക്ക് കാണിച്ചു തരപ്പെട്ടിരിക്കുന്നു. അവയിലൊന്ന് മരണവും മറ്റേത് ജീവനമാകുന്നു. ജീവനും മരണവും. ദൈവം ജീവനുമായിട്ട് മാത്രം ഇടപെടുന്നു, സാത്താൻ മരണവുമായിട്ട് മാത്രം ഇടപെടുന്നു. ഇത് ലോകത്തിന് പൊതുവായി വെളിപ്പെടുത്തി കാണിച്ചിരിക്കുകയും എല്ലാ കണ്ണുകൾക്കും മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയും അതിനായി യാതൊരു ഒഴിവുകഴിവും പിന്നെ ഇല്ല. അവയിലൊന്ന് സീനായി പർവ്വതത്തിന്മേൽ വെച്ച് നിയമത്തെ നൽകിയപ്പോൾ കാണിക്കുകയും അത് മൊത്തം മനുഷ്യജാതിയെ മരണത്തിനായി ശിക്ഷാവിധിക്കുകയും ചെയ്തു. മറ്റേത് കാൽവരിയിലെ മലമുകളിൽ വെച്ച് നൽകിയും അത് യേശുക്രിസ്തുവിൽ അതിന്റെ പിഴയടച്ചപ്പോൾ മൊത്തം മനുഷ്യജാതിയെ ജീവങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ മഹത്തായ രണ്ട് കാര്യങ്ങളിൽ ആവർത്തന പുസ്തകത്തിലെ രണ്ട് നിയമവും നിവൃത്തിയായി. രണ്ടുടമ്പടികളെയും കൂടി നൽകിയതിനെ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഉടമ്പടി ആദമന് നിയമത്തെ പോലെയുള്ള നിബന്ധനയുടെ മേൽ നൽകപ്പെട്ടിരുന്നു. നീ ഇത് തൊടില്ലെങ്കിൽ പിന്നെ നീ ജീവിക്കും, എന്നാൽ നീ ഇത് തൊട്ടാൽ നീ മരിക്കും. അതൊരു നിയമമായിരുന്നു. അതിനുശേഷം മറ്റൊരു നിയമം യാതൊരു നിബന്ധനയും കൂടാതെ കൃപയാൽ അബ്രഹാമിന് നൽകിയിരുന്നു, ഞാൻ നിന്നെയും നിന്റെ വംശത്തെയും രക്ഷിച്ചിരിക്കുന്നു. ആമേൻ. അത് കാൽവരിയുടെ ഒരു മാതൃകയായിരുന്നു, ആദാമിന്റെ ഉടമ്പടിയുടെ മാതൃകയല്ല. എന്നാൽ അതൊരു അബ്രഹാമിന്റെ ഉടമ്പടിയാകുന്നു. എന്നാൽ ആരാധനയ്ക്കായി മനുഷ്യനെ കണ്ടുമുട്ടുന്നതിന് ഏകമാത്രമായി ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറഞ്ഞു നാം ഇപ്പോൾ കേട്ടിരിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളിപ്പോൾ അത് വായിച്ചു കേട്ടിരിക്കുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നാം അതിനെ തിരികെ എടുത്ത് സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ ദൈവം മനുഷ്യനെ കണ്ടുമുട്ടുന്നതിന് ഒരൊറ്റ സ്ഥാനം മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ നാം വളരെ സൂക്ഷിച്ചിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് രാവിലെ സമയം നമ്മുടെ ആചാര മര്യാദകളെയെല്ലാം ഒരു വശത്തേക്കിട്ടിട്ട് ഈ സൺഡേ സ്കൂൾ പാഠത്തിൽ നാം ആ ഏക സ്ഥാനത്തെ കണ്ടുപിടിക്കുന്നതിന് തീർച്ചയാക്കാം. കാരണം അവൻ നിങ്ങളെ മറ്റ് യാതൊരു സ്ഥാനത്തും സ്വീകരിക്കില്ലെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. മറ്റ് യാതൊരു സഭയിലും അവൻ നിങ്ങളെ സ്വീകരിക്കുകയില്ല. തന്റെ സ്വന്തം സഭയിൽ മാത്രം ആ ഏക സ്ഥാനത്ത് അവൻ നിങ്ങളെ സ്വീകരിക്കും. ഇപ്പോൾ സഹോദരൻ ബ്രണഹാം, ഞാൻ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി എന്ത് പറയുന്നു? ഇല്ല, സ്വീകരിക്കില്ല. ഓർക്കുക, യേശു തന്റെ കാലത്ത് ആരാധകരായ ചില ആത്മാർത്ഥതയോടുകൂടിയ മനുഷ്യരോട് സംസാരിക്കുകയുണ്ടായി. അവൻ അവരോട്, നിങ്ങൾ വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സത്യമായും വാസ്തവമായും അവർ ആരാധിച്ചിരുന്നു. മനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിച്ചിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സഭാസംഘടനയുടെ കൽപ്പനകളെ ഉപദേശിച്ചിരുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അവർ ആത്മാർത്ഥതയുള്ളവരും ആദരണീയ പുരുഷന്മാരും അവർക്ക് കഴിയാവുന്നിടത്തോളം മതഭക്തിയുള്ളവരുമാകുന്നു. ഇപ്പോൾ അത് പരീശന്മാർക്ക് ഒരു പുതിയ കാര്യമായിരുന്നില്ല. പ്രാകൃതമായി ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ട കായനും ഹാബേലും ആദ്യത്തെ രണ്ട് ആരാധനക്കാരായിരുന്നു. അവരും പരിപൂർണമായും ഇതേ നിലപാടിൽ തന്നെ എത്തിയിരുന്നു. കായൻ ഹാബേലിനെ പോലെ തന്നെ അത്രയും തന്നെ മതഭക്തനായിരുന്നു. അവർ രണ്ടുപേരും വേദികൾ പണിതു. അവർ രണ്ടുപേരും ദൈവത്തെ സ്നേഹിച്ചു. അവർ രണ്ടുപേരും ബലിയർപ്പിച്ചു. അവർ രണ്ടുപേരും ആരാധിച്ചു. അവർ രണ്ടുപേരും ദശാംശം കൊടുത്തു. അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ വിശ്വാസത്താൽ ഹാബേൽ, അത് വെളിപാടാകുന്നു, ദൈവത്തിന്റെ വചനം വെളിപ്പെടുകയും സാധാരണമാക്കിയത് കാണിക്കുകയും നീതീകരിക്കുകയും ചെയ്തു. സ്തോത്രം. കായനൊരു ബലിയർപ്പിച്ചു, എന്നാൽ ദൈവം അത് ന്യായീകരിച്ചില്ല. ദൈവം ആരാധന ആവശ്യപ്പെട്ടിരിക്കുകയും കായനൊരു ബലിയർപ്പിക്കുകയും ചെയ്തു, എന്നാൽ ദൈവം അത് ന്യായീകരിച്ചില്ല. എന്നാൽ സത്യമായ പാതയിൽ കൂടെ നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, ഇതെന്റെ സഭയാകുന്നു, ഒരു നിമിഷം നിൽക്കൂ. ദൈവം തന്റെ സ്വന്തം വചനത്തെ അവൻ പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വ്യാഖ്യാനിക്കുന്നു. നോക്കൂ, കായൻ പറഞ്ഞു, ഞാൻ ഭക്തനാകുന്നു, എന്റെ സൃഷ്ടാവിന്റെ ഞാൻ പ്രേമിയാകുന്നു, ഞാൻ നിനക്ക് ഈ മനോഹരമായ വേദി അർപ്പിക്കുന്നു, ഞാൻ നിനക്ക് ഈ ബലിപാട് അർപ്പിക്കുന്നു, കർത്താവ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പണിതിരിക്കുന്നു, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹാബേലും അതേ കാര്യം തന്നെ പറഞ്ഞു. ഇപ്പോൾ തെളിവാക്കപ്പെട്ട ഒന്ന് മാത്രമാണ് ന്യായീകരിക്കപ്പെട്ടത്. ദൈവം ഇറങ്ങിവന്ന് ഹാബേലിന്റെ ബലിപാടിനെ സ്വീകരിച്ചു. കാരണം വെളിപാടിനാൽ അവൻ ദൈവത്തിന്റെ സത്യമായ പാതയിലെത്തുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ കായന്റെ ആത്മാവ് തിരുവഴുത്തിൽ കൂടി നേരെ ഈ അന്ത്യകാലത്തിലേക്ക് കടന്നുവരുന്നത് ശ്രദ്ധിക്കുക. അടിസ്ഥാനപരമായിരിക്കുന്നില്ലേ? മറ്റേത് അടിസ്ഥാനപരമായിരുന്നതുപോലെ തന്നെ ഇതുമാകുന്നു. പ്രവാചകനായ ബലാമിനെയും പ്രവാചകനായ മോശയെയും ശ്രദ്ധിക്കുക. അവർ രണ്ടുപേരും ഏഴ് വേദികൾ ഉണ്ടാക്കിയിട്ട്, യഹോവയ്ക്കായി വേദി ഉണ്ടാക്കിയിട്ട്, ഓരോന്നിലും രക്തവും, അതുമാത്രമല്ല ഓരോന്നിലും കോലാട്ടുകൊട്ടന്മാരും ഉണ്ടായിരുന്നു. സംഖ്യാ ജ്യോതിഷത്തിൽ കൃത്യമായ ശരിയായ സംഖ്യ ഏഴ് സമ്പൂർണമാകുന്നു. ഏഴ് കോലാട്ടുകൊട്ടന്മാരായിരുന്നു. രണ്ട് വേദികളും കൃത്യമായും ഒരുപോലെയായിരുന്നു. ഒന്ന് അടിസ്ഥാനപരമായിരുന്നതുപോലെ മറ്റേതുമായിരുന്നു. എന്നാൽ ദൈവം ആരെയാണ് ന്യായീകരിച്ചത്? നോക്കൂ നോക്കൂ, തന്റെ വചനത്തിൽ ഉള്ളതിനെ തന്നെയായിരുന്നു. അടിസ്ഥാനപരമായത് അത്രയും അധികമായെന്നും അർത്ഥമാക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വെളിപാടാകുന്നു അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ചിന്തിക്കുക, യേശു ഈ പരീശന്മാരെ, നിങ്ങൾ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മനുഷ്യരെ ഇങ്ങനെ ഒരവസ്ഥയിലിട്ടത് എന്തുകൊണ്ടാണ്? അവനെ ആരാധിച്ചിരുന്നു, വാസ്തവമായി ആരാധിച്ചിരുന്നു, അവരുടെ ഹൃദയത്തിൽ നിന്ന് സത്യമായി ആരാധിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ വ്യർത്ഥമായി എന്നെ ഭജിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യകൽപ്പനകളെയും നിങ്ങളുടെ സമ്പ്രദായത്തെയും പ്രമാണിപ്പാൻ നിങ്ങൾ ദൈവകൽപ്പനയെ ജനങ്ങൾക്ക് ദുർബലമാക്കുന്നു? ഞാൻ നിങ്ങളെ മെത്തഡിസ്റ്റുകാരുടെ സന്ദേശത്തെ പഠിപ്പിച്ചാൽ അത് നിങ്ങളുടെ മേൽ യാതൊരു പ്രാബല്യവും ഉണ്ടാക്കിയില്ല. ഇത് മണവാട്ടിയുടെ സമയമാകുന്നു. മോശ നോഹയുടെ സന്ദേശത്തെ പഠിപ്പിച്ചിരുന്നെങ്കിൽ യാതൊരു ഗുണവും ചെയ്യുകയില്ലായിരുന്നു. മോശയുടെ സന്ദേശത്തെ യേശു പഠിപ്പിച്ചിരുന്നെങ്കിൽ അത് യാതൊരു ഗുണവും ചെയ്യുകയില്ലായിരുന്നു. കാരണം അവിടെ കിടക്കുന്ന മുൻനിയമിക്കപ്പെട്ട വിത്തുകൾ ആ വിത്തിന് നൽകപ്പെട്ടിരിക്കുന്ന തരത്തിലുള്ള വെള്ളത്താൽ മാത്രമേ നനയപ്പെടാൻ കഴിയുകയുള്ളൂ. മറ്റ് യാതൊരവസ്ഥയിലും അത് വളരുകയില്ല. അത് വളരുന്നതിന് ഒരവസ്ഥയുണ്ടായിരിക്കണം. നിങ്ങൾക്കൊരു കോഴിമുട്ടയെടുത്ത് പിടക്കോഴി അടയിരിക്കേണ്ടിടത്ത് ഒരു മുട്ട വിരിക്കുന്ന യന്ത്രത്തിനടിയിൽ വെക്കാൻ കഴിയും. എങ്ങനെയായാലും അത് വിരിയും. ഒരു പട്ടിക്കുഞ്ഞിനടിയിൽ വെച്ചാലും അത് വിരിയും. ആ ഇളം ചൂടാണ് അതിനെ വിരിക്കുന്നതിന്റെ അവസ്ഥ. അതുകൊണ്ട് അതൊരവസ്ഥയ്ക്ക് കീഴിലാകുന്നു. നിങ്ങൾ ഒരു നല്ല ജീവനുള്ള മുട്ടയെടുത്ത് ഒരു ചത്ത കോഴിയുടെ അടിയിൽ വെക്കുക, അത് വിരിയുകയില്ല. നോക്കൂ, ഇതാ അവസ്ഥയാകുന്നു. എങ്കിൽ അതേ രീതിയിൽ തന്നെ നാം ജീവിക്കുന്ന ഈ കാലത്തുമാകുന്നു. ഈ കാലത്തേക്ക് ദൈവം അത് ചെയ്യുന്നതിനുള്ള വഴിയെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അതാണ് മാർട്ടിൻ ലൂതർ കണ്ടുപിടിച്ചത്, അതാണ് വെസ്ലി കണ്ടുപിടിച്ചത്, അതാണ് പെന്തിക്കോസ്തുകാർ കണ്ടുപിടിച്ചത്. ദൈവത്തിന്റെ കാലവും അത് ചെയ്യുന്നതിനുള്ള സമയവും. ഇപ്പോൾ പെന്തിക്കോസ്തുകാർ കാലിഫോർണിയയിലെ പഴയ അസൂസ തെരുവിൽ പെന്തിക്കോസ്തിന്റെ സന്ദേശം ഒരു കറുത്ത നിരക്കാരനായ സഹോദരനാണ് യഥാർത്ഥമായും തുടങ്ങിയത്. ആ സഹോദരന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളിയിരുന്നതായി ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തെ പരിഹസിക്കുകയും ഒരു നീഗ്രോക്കാരനായിരുന്നതിനാൽ അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സമയത്തേക്കുള്ള സന്ദേശത്തെ അവൻ കൊണ്ടുവന്നു. വെറുമൊരു സാധാരണ ശരീരവും തന്റെ സ്വന്തം പേരെഴുതി ഒപ്പിടാനും അറിയില്ലായിരുന്നു. എന്നാൽ ഇത് കൃപാവരങ്ങൾ യഥാസ്ഥാനപ്പെടുന്നതിനുള്ള കാലമാകുന്നുവെന്ന് കർത്താവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തുകയും അവർ വരികയും ചെയ്തു. എന്ത് പറഞ്ഞിരുന്നാലും അത് കാര്യമല്ല, അത് വരിക തന്നെ ചെയ്തു. എന്നാൽ എല്ലാവരും അതിന്റെ അന്തരീക്ഷത്തിലെത്തുകയും ഇതാ കാലമാകുന്നുവെന്ന് കാണുകയും ആ ജനങ്ങൾക്ക് അന്യഭാഷയുമറ്റ് സംസാരിക്കാൻ കഴിയുമെന്ന് ദൈവം ന്യായീകരിച്ച് കാണിക്കുന്നത് കാണുകയും അതുപോലെ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം അദ്ദേഹം അതിനെ ഇത് മാത്രമാകുന്നു അതിന്റെ തെളിവ് എന്ന് അതിനെ ആണിയടിച്ചുറപ്പിച്ചപ്പോൾ അത് അതിനെ കൊന്നുകളഞ്ഞു. നോക്കൂ, അങ്ങനെ അത് നേരെ മുൻപോട്ട് പോകുന്നു. അതാണ് സംഭവിച്ചത്. പിന്നെ അവർ തമ്മിൽ വേർപിരിയാൻ തുടങ്ങിയും ഇതും അതും. അങ്ങനെ പല സഭാസംഘടനകൾ ഉണ്ടാകുകയും അവയിൽ ഒന്ന് മേഘങ്ങളിൽ കൂടി വരുന്നതിനെയും മറ്റൊന്ന് മുൾപടർപ്പിൽ കൂടി വരുന്നതും മറ്റുമാകുന്നു. ഓ ദൈവമേ, അങ്ങനെ അത് തുടരുന്നു. അതാണ് സഭാസംഘടനകൾ ചെയ്യുന്നത്. ദൈവം സഭാസംഘടനകളുടെ നായകനല്ല, കാരണം സഭാസംഘടനകൾ ബാബേലാകുന്നു. അവൻ കലക്കത്തിന്റെ ദൈവമല്ല. ഇത് കാണുന്നതിനായി നിങ്ങൾ ഒരു ബുദ്ധിജീവിയാകേണ്ടതിന്റെ ആവശ്യമില്ല. ഇത് ബാബേലാകുന്നു. സമ്പ്രദായങ്ങൾ, അതൊന്ന് ചിന്തിച്ചു നോക്കുക. ആത്മാർത്ഥതയുള്ള ജനങ്ങൾ ഇപ്പോഴും അവർ അത് വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു വാസ്തവികമായ സ്ഥാനം ദൈവത്തിന് കണ്ടുമുട്ടുന്നതിന് ഇപ്പോഴും ആവശ്യമായിരിക്കുന്നു. രണ്ടാമത്തെ വാക്യത്തെ ശ്രദ്ധിക്കുക. യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ ആരാധിക്കണം. അത് തീർച്ചയായും യാഗമാകുന്നു. അവർ ആരാധിക്കുന്നിടത്ത് എന്ന് യാഗം അർപ്പിച്ചിരിക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാനത്തല്ല, മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന സ്ഥാനത്തല്ല, എന്നാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത്, ആ സ്ഥലത്ത് നീ ആരാധിക്കണം. അവിടെ അത് ഒരൊറ്റ സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നും മറ്റുള്ളതെല്ലാം വ്യർത്ഥമാകുന്നുവെന്നും കാണിക്കുന്നു. അത് നിങ്ങളുടെ തെരഞ്ഞെടുക്കലല്ല, എന്നാൽ അത് അവൻ തെരഞ്ഞെടുത്തതായിരിക്കണം. എനിക്ക് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ തീരെ ഇടുങ്ങിയ മനസ്ഥിതിക്കാരനാകുന്നു, കാരണം നിങ്ങൾ സ്ത്രീകൾ പ്രസംഗിക്കുന്നതിനെക്കുറിച്ച് പോലും വഴക്കിടുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾ മുടികത്തിരിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ പുരുഷനെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ ബഹളമുണ്ടാക്കുന്നു, കാരണം നിങ്ങൾ അത്രമാത്രം ഇടുങ്ങിയ മനസ്ഥിതിക്കാരനാകുന്നു. ശരി, എങ്കിൽ അവർ ഇപ്രകാരം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ ഇതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമുണ്ടാകില്ല. തിരുവെഴുത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. അവർ വ്യർത്ഥമായി എന്നെ ഭജിക്കുന്നു. നോക്കൂ, യേശു അതേ കാര്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞിരുന്നു. ആ ചെറിയ പുള്ളിയിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിശ്വസ്തനായിരിക്കണം. എല്ലായ്പ്പോഴും ചെറിയ ചെറിയ ഈ കുറുക്കൻ വീഞ്ഞ് നശിപ്പിച്ചു കളയുന്നു. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളല്ല, നിങ്ങൾ ചെയ്യാതെ വിട്ടുപോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാകുന്നു അതിനെ കാര്യമാക്കുന്നത്. ഓർക്കുക, ഒരു ചങ്ങല അതിന്റെ ബലഹീനമായ കൊളുത്ത് വരെ മാത്രമേ കട്ടിയായിരിക്കുന്നുള്ളൂ. അവന്റെ കൽപ്പനകൾ എല്ലാം പ്രവർത്തിക്കുന്ന ഏവനും ഭാഗ്യവാൻ. അവർക്കകത്ത് കടപ്പാൻ അധികാരം ലഭിക്കും. ദൈവം കൽപ്പിച്ചിരിക്കുന്നതെല്ലാം ചെയ്യുക. സ്ത്രീക്ക് നീണ്ട മുടി അവൻ കൽപ്പിച്ചിരിക്കുന്നു. അധികം നാളുകളായിട്ടില്ല, ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഞാനൊരു തുണിവംശ മതത്തെ പ്രസംഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ സുവിശേഷമല്ല പ്രസംഗിക്കുന്നത്. അതെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ദൈവം അവിടെ അതിലിട്ടു. നിങ്ങളത് ചെയ്യുകയോ ഇല്ലയോ അത് നിങ്ങളുടെ പ്രാകൃതമായ യുക്തിക്ക് ഉചിതമായ കാര്യമാകുന്നു. എന്തൊരു ചെറിയ കാര്യം, ഒരു ചെറിയ നിസാര കാര്യം. യേശു പറഞ്ഞു, ചെറിയ കാര്യങ്ങളെയെല്ലാം എടുത്ത് ചെയ്യുന്ന അത് ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു സ്ത്രീ അവളുടെ മുടി വളരാൻ ഇടയാക്കുന്നത് അവൾക്ക് ചെയ്യാൻ കഴിയുന്ന വെറും ഒരു സാധാരണ കാര്യമായിട്ട് അവൾ അതുപോലും തന്നെ ചെയ്യുന്നില്ല. ഹോ, ഞങ്ങളെ വലിയ കാര്യങ്ങളെ പഠിപ്പിക്കുക. നിങ്ങൾ സാധാരണമായി ചെറിയ കാര്യങ്ങളെ ചെയ്യുന്നില്ലെങ്കിൽ വലിയ കാര്യങ്ങളെ എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഉദ്ദേശവും വസ്തുനിഷ്ഠതയും തെറ്റാകുന്നു. ഇത് നിങ്ങളുടെ ദൈവത്തോടുള്ള സ്നേഹമായിട്ട്, കർത്താവെ നീ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ എവിടെയോ എത്തിച്ചേരുന്നു. എന്നാൽ അവൻ കൽപ്പിച്ചിരിക്കുന്നതായ രീതിയിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ഇതവന്റെ തെരഞ്ഞെടുക്കലാകുന്നു. ഞാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത് അവിടെ നിങ്ങൾ നിങ്ങളുടെ യാഗമർപ്പിച്ച് ആരാധിച്ചിരിക്കണം. ഖായൻ തന്റെ യാഗം കൊണ്ടുവന്നു, ഹാബേൽ തന്റെ യാഗം കൊണ്ടുവന്നു. നിങ്ങൾ ഏത് സ്ഥാനത്തേക്ക് അത് കൊണ്ടുവരുന്നു എന്നുള്ളതിനെ അത് ആശ്രയിച്ചിരിക്കുന്നു. അവൻ തെരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അവനത് സ്വീകരിക്കും, അല്ലാത്തപക്ഷം അവനത് സ്വീകരിക്കുകയില്ല. അതെന്തായിരുന്നാലും, അതേ യാഗമായിരുന്നാലും, ആ വിശേഷ സ്ഥാനത്തേക്ക് അത് കൊണ്ടുവരുന്നില്ലെങ്കിൽ അതപ്പോഴും തിരസ്കരിക്കപ്പെട്ടിരിക്കും. ഈ വെളിപാട് എവിടേക്കാണ് നാം കൊണ്ടുവരേണ്ടതെന്ന് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമുക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ നാം എല്ലാവരും സ്വർഗത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു, ശരിയല്ലേ? നാം എല്ലാവരും തെറ്റുകാരാകുന്നുവെന്ന് നാം അറിയുന്നു. യേശുവാണ് നമ്മുടെ ബലിപാടെന്ന് നാം എല്ലാവരും അറിയുന്നു. ഇപ്പോൾ അത് സ്വീകരിക്കപ്പെടേണ്ടതിന് എവിടേക്ക് കൊണ്ടുപോകണം എന്ന് നാം അറിയാൻ ആഗ്രഹിക്കുന്നു. അവനെ എവിടേക്ക് കൊണ്ടുപോകണമെന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നെങ്കിൽ പിന്നെ നാം അത് സ്വീകരിക്കപ്പെടും. അതിന് പുറത്തായി അത് സ്വീകരിക്കപ്പെടുകയില്ല. ബലിയർപ്പിച്ച് വെക്കുന്നതിനു വേണ്ടി അവൻ തെരഞ്ഞെടുത്ത സ്ഥാനത്തെ കൂടി ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. അത് ബലിയർപ്പിക്കുന്നതിനു വേണ്ടി അവൻ തെരഞ്ഞെടുത്ത സ്ഥാനമാകുന്നു. അതേതെങ്കിലും നഗരവാതിൽ നിങ്ങൾക്ക് വെക്കാൻ കഴിയുകയില്ല. എന്നാൽ അത് വെക്കുന്നതിനു വേണ്ടി അവൻ തെരഞ്ഞെടുത്ത സ്ഥാനത്ത് അവൻ തന്റെ നാമത്തെയും ഇട്ടിരിക്കുന്നു. നോക്കൂ, അതാണ് അവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥാനമാകുന്നു. ഈ സ്ഥാനത്തിനു വേണ്ടി നമുക്ക് തിരുവെഴുത്തിൽ തിരിഞ്ഞു നോക്കാം. കാരണം ഈ സ്ഥാനത്താണ് അവൻ തന്റെ നാമത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ വിഷയത്തിൽ നിന്ന് വായിക്കാം. എന്റെ പക്കൽ ഒരു ചെറിയ കുറിപ്പ് ഇവിടെയുണ്ട്, അത് ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയതാണ്. ഈ അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തെ നമുക്കെടുക്കാം. ഇപ്പോൾ പുറത്ത് കമ്പിയുമായി സംബന്ധത്തിലായിട്ടുള്ള ജനങ്ങളുടെ കാരണത്താൽ നിങ്ങളെ അധിക നേരം ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
Thou shalt therefore sacrifice the Passover unto the Lord thy God of thy flocks and thy herd.
ഇപ്പോൾ 16-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹായാഗമായി ആടുകളെയും മാടുകളെയും അർപ്പിക്കണം. ഇപ്പോൾ നിങ്ങളുടെ സകല ആത്മാർത്ഥതയും നിങ്ങൾ അനുദപിക്കാൻ ആഗ്രഹിക്കുന്നതുമായ സകലതും കൊണ്ട് നിങ്ങൾക്കിത് മെത്തഡിസ്റ്റിന്റെയോ വേദിയിലോ ഒരു ബാപ്റ്റിസ്റ്റിന്റെ വേദിയിലോ ഒരു പെന്തക്കോസ്തുകാരുടെ വേദിയിലോ എടുത്തുകൊണ്ടുപോകാൻ കഴിയുകയില്ല. എന്നാൽ അവൻ തന്റെ നാമത്തെ സ്ഥാപിക്കുന്നതിനായി തെരഞ്ഞെടുത്ത ഒരു വേദി എവിടെയോ ഉണ്ടായിട്ട് അവൻ ആ സ്ഥാനത്ത് നിങ്ങളുമായി കണ്ടുമുട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടിയിരിക്കുന്നുവെങ്കിൽ അത് ഓടാൻ പോവുകയാണ്. എല്ലാം അതിന്റെ ക്രമത്തിലായിരിക്കുന്നു. എന്നാൽ ഈ വയറിൽ എവിടെയെങ്കിലും ഒരു ഹ്രസ്വ പരിവാഹമുണ്ടായാൽ പിന്നെ വെളിച്ചം കിട്ടുകയില്ല. കാരണം അത് നിലത്ത് ബന്ധപ്പെട്ടു പോകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വചനങ്ങളിലൊന്നോ അവന്റെ സ്ഥാനങ്ങളിലൊന്നോ എടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വാർത്ഥമായ ഉദ്ദേശത്തോടുകൂടിയതാണെങ്കിൽ അത് ദൈവത്തിന്റെ ശക്തിയെ അവിടെ തന്നെ നിലത്താക്കി കളയും. നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ മിടുക്കനാകുവാൻ ആഗ്രഹിക്കുവോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകാൻ ആഗ്രഹിക്കുവോ അങ്ങനെ മറ്റെന്തെങ്കിലുമാണെങ്കിൽ അത് അവിടെ തന്നെ നിലത്തായി പോയിട്ട് ഫ്യൂസ് പൊട്ടിച്ചു കളയും. നിങ്ങൾ തെറ്റാകുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ആത്മാർത്ഥതയോടെ വരേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങളുടെ ഉദ്ദേശവും വസ്തുനിഷ്ഠതയും നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക. അതിനുശേഷം അവന്റെ സ്ഥാനത്തെ തിരയുക. അവൻ കൽപ്പിച്ചിരുന്നതായ സ്ഥാനത്തെ കണ്ടുപിടിച്ചിട്ട് അത് അവിടെ കൊണ്ടുവരിക. നോക്കൂ, മാർത്തയെയും മറിയത്തെയും ശ്രദ്ധിക്കുക. യേശു തിരികെ വന്നപ്പോൾ അവൻ മശീഹായും ആ സമയത്തേക്കുള്ള വെളിച്ചവുമായിരിക്കെ ഈ സുവിശേഷം അവരോട് പറഞ്ഞിരുന്നു. അവൻ വെറുക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഹോ, പരീശന്മാരും സഭകളും അവനെ നിന്ദിച്ചു കളഞ്ഞു. എന്നാൽ ലാസർ മരിച്ചു പോകുകയും അവരുടെ സഹോദരൻ അവന്റെ പ്രാണസുഹൃത്തുമായിരുന്നു. അവർ അവനുവേണ്ടി ആളയക്കുകയും അവൻ അപ്രകാരം അവനെ അവിടെ വിട്ടുകളയുകയും ചെയ്തു. അവൻ വരിക പോലും ചെയ്തില്ല. എന്നാൽ മാർത്തയെ അവളുടെ ഭാവത്തെ ശ്രദ്ധിക്കുക. അവൾ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ ഉചിതമായ തലപ്പേര് അവന് കൊടുക്കുക. കർത്താവേ, അത് ഇംഗ്ലീഷ് ഭാഷയിൽ വലിയ അക്ഷരത്തിലുള്ള കർത്താവേ, യാവേ, യഹോവ എന്നാകുന്നു സ്തോത്രം. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ജീവനും മരണത്തിനും ഒരേ വഴിയിൽ അല്ലെങ്കിൽ ഒരേ വീട്ടിൽ ഒരുമിച്ച് സഹകരിച്ചു പോകാൻ കഴിയില്ല. അവൻ മരിക്കയില്ലായിരുന്നു. യേശു അവളോട് പുനരുത്ഥാനവും ജീവനും ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. അവൻ ആദ്യം അവളോട് നിന്റെ സഹോദരൻ വീണ്ടും ജീവിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, റൂവ് കർത്താവേ, ഞാൻ സത്യമായും അത് വിശ്വസിക്കുന്നു. ഒരു യഹൂദിയക്കാരി ആയിരിക്കെ മരിച്ചവരുടെ പൊതുവായ പുനരുദ്ധാനം ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എന്റെ സഹോദരൻ ആരാധനയിൽ വിശ്വസ്തനും ആത്മാർത്ഥതയുള്ളവനുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മശീഹ നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവം തന്റെ വചനത്തെ നിന്നിൽ കൂടി ന്യായീകരിച്ച് കാണിച്ച് ഈ നാഴികയിലേക്കുള്ള സന്ദേശവാഹകനാകുന്നു. നീ തന്നെ ആ മശീഹ, വരുവാനുള്ള ക്രിസ്തു തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. കാരണം നിന്റെ പ്രവൃത്തികൾ നീ തന്നെ ആ മശീഹ ആയിരിക്കുന്നതിനു വേണ്ടി ദൈവം നിന്നെ അയച്ചിരിക്കുന്നുവെന്ന് സാക്ഷീകരിക്കുന്നു. ഹോ, ഇപ്പോൾ സംഘടനയിലെ അപ്രധാന വ്യക്തികൾ അവിടേക്ക് വരുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ നീ വന്നെ സഹോദരനെ എന്തുകൊണ്ട് ജീവിപ്പിച്ചില്ല എന്ന് ചോദിക്കാനുള്ള അധികാരം അവൾക്കുണ്ടായിരുന്നു. എന്തുകൊണ്ട് നീ അവനെ സൗഖ്യപ്പെടുത്തിയില്ല? നീ മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ പ്രാണസുഹൃത്തായിരിക്കെ നോക്കൂ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നുവെന്ന്. ഇല്ല ഇല്ല, ആ രീതിയിലുള്ള വസ്തുനിഷ്ഠ ഒരിക്കലും ഒരിടത്തും ചെന്നെത്തുകയില്ല. തിരുവെഴുത്തിൽ നീ എന്തായിട്ട് തിരിച്ചറിയപ്പെടുന്നുവോ നീ കൃത്യമായും അതുതന്നെയാകുന്നു. മസീഹ വരേണ്ട ദിവസം ഇതാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ബാക്കിയുള്ളവർ എന്ത് പറയുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വചനത്താൽ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ ആ വചനം നിന്നിൽ ന്യായീകരിച്ചിരിക്കുകയും നീ ആ മസീഹ തന്നെ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. നോക്കൂ, അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ അവൾക്ക് ചോദിക്കുന്നതിനുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് ശരിയായ പാതയിൽ കൂടെ അവളിനായി എത്തേണ്ടത് ആവശ്യമായിരുന്നു. അവൾ അവിടെയെല്ലാം ഓടി നടന്ന് ഇപ്രകാരം പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? നീ നിന്നെ തന്നെ മസീഹ എന്ന് പറയുന്നു. ഞങ്ങളുടെ അപേക്ഷയ്ക്ക് മറുപടി പോലും തരാൻ തക്ക മാന്യതയും മര്യാദ പോലും ഇല്ലാത്ത മനുഷ്യനാകുന്നു. ഞങ്ങൾ നിനക്ക് ആഹാരം തരികയും നിന്നെ വീട്ടിൽ താമസിപ്പിക്കുകയും അങ്ങനെ എല്ലാം ചെയ്തിട്ട് നിനക്ക് വേണ്ടി ഈ സഭാ സംഘടനകളിൽ നിന്ന് പുറത്തു വരാൻ നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ട് ഞങ്ങളുടെ സഭകൾ വിട്ട് ഇവിടെ വരികയും ഇറങ്ങി വരികയും ചെയ്തിരിക്കുന്നു. നോക്കൂ, അങ്ങനെ ഇതാ ഞങ്ങൾ ഇതെല്ലാം വിട്ട് കടന്നു വരികയും ഇപ്പോൾ ഞങ്ങൾ ഉപയോഗശൂന്യരും വിശ്വാസത്യാഗികളുമായിരിക്കുന്നു. നിനക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം ചെയ്തിരുന്നിട്ടും ഞാൻ നിന്നെ വിളിച്ചപ്പോൾ ഉത്തരം പറയാനുള്ള മര്യാദ പോലും നിനക്കുണ്ടായില്ലല്ലോ. ഇപ്പോൾ വാസ്തവത്തിൽ അവൾക്കത് പറയുന്നതിനുള്ള അധികാരമുണ്ടായിരുന്നു. അത് നിങ്ങൾ നിങ്ങളുടെ കത്രിച്ച മുടിയെ കുറിച്ച് പറയുന്നത് പോലെയാണ്. ഞാനൊരു അമേരിക്കൻ പൌരത്വമുള്ളവളാകുന്നു. എനിക്ക് ഇറക്കം കുറഞ്ഞ നിക്കർ ധരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാനും എനിക്ക് കഴിയും. അത് അനീതിപരമല്ല. അത് നിങ്ങളുടെ അവകാശമാകുന്നു. എന്നാൽ ആടുകൾ എപ്പോഴും അതിന്റെ അവകാശത്തെ വിട്ടുകൊടുക്കുന്നു. നിങ്ങളൊരു കുഞ്ഞാടാണെങ്കിൽ നിങ്ങളുടെ പക്കൽ ആട്ടിൻരോമമല്ലാതെ മറ്റ് യാതൊന്നുമില്ല. അതിനെ അത് വിട്ടുകൊടുക്കുന്നു. അത് അതിന്റെ ദൈവത്താൽ നൽകപ്പെട്ട അവകാശമാകുന്നു. എന്നാൽ അതവൻ വിട്ടുകൊടുക്കുന്നു. ഏതൊരു സഭാസംഘടനയും ചേരുന്നതിനുള്ള അവകാശം എനിക്കുണ്ട്. അത് കൃത്യമായും ശരിയാണ്. എന്നാൽ നിങ്ങളത് നഷ്ടപ്പെടുത്തുന്നു. അവളുടെ നേരെ മുമ്പിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ തിരിച്ചറിയുന്നതിനു വേണ്ടി അവൾ അവളുടെ സകല അധികാരങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളെ മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? നോക്കൂ, അവിടെ ഒരു ചെറിയ ഉപവാക്യം കൂടി അവൾ അതുമായി നിരയിലാകാൻ അവിടെ ആവശ്യമായിരുന്നു. ഊവ് കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഓ സഹോദര, അപ്പോൾ തീ കൊളുത്തുന്നതിനു വേണ്ടി എല്ലാം അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അവനെ വെച്ചത് എവിടെ? ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ വഴിപാട് അവൻ സ്വീകരിക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ആ ശരിയായ സ്ഥാനത്ത് എത്തേണ്ടത് ആവശ്യമാകുന്നു. നോക്കൂ, നിങ്ങൾക്ക് അവിടെ എത്തേണ്ടത് ആവശ്യമാകുന്നു. ശ്രദ്ധിക്കുക, യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹായാഗമായി ആടുകളെയും മാടുകളെയും അറുക്കണം. അതിനോടുകൂടി പുളിച്ച അപ്പം തിന്നരുത്. ഈ ബലിപാടിൽ അതെന്തിനെയാണ് മാതൃകയാക്കുന്നത്? യാതൊരു മതതത്വ സംഹിതയോടും കൂടെ കൂടിച്ചേർക്കരുത്. അത് വചനമാകേണ്ടിയിരിക്കുന്നു. പുളിച്ച അപ്പം തിന്നരുത്. എന്തെങ്കിലും പുളിച്ചത് എന്താകുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. മുഴുവൻ പിണ്ടം എന്നത് ദേഹമാകുന്നു. നിങ്ങൾക്കൊരംശം പോലും സഭാസംഘടനയോ മതതത്വ സംഹിതയോ ക്രിസ്തുവിലിടാൻ കഴിയില്ല. ഇല്ല ശ്രീമാൻ, അത് പ്രവർത്തിക്കുകയില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലെ സന്ദേശം നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. നിങ്ങളുടെ പഴയ ഭർത്താവ് മരിച്ചിരിക്കണം, ശരിയല്ലേ? നിങ്ങളുടെ പുതിയ ഭർത്താവ് വചനമാകുന്നു. പുളിപ്പില്ലാത്ത അപ്പം ഏഴ് ദിവസം തിന്നണം. ഏഴ് ദിവസം എന്താണ് ഇതിനെ അർത്ഥമാക്കുന്നത്? ഏഴ് ദിവസം ഏഴ് സഭാ കാലഘട്ടങ്ങൾ മുഴുവനാകുന്നു. എന്തുകൊണ്ട് അവർ ഏഴ് ദിവസം തിന്നിരിക്കണം? അതിനു മുമ്പ് എന്താണ്? അത് പുറപ്പെടുന്നതിന് മുമ്പാകുന്നു. ആ മുഴുവൻ സഭാ കാലഘട്ടത്തിനും ആദ്യം മുതൽ അവസാനം വരെ ആ കാലത്തേക്കുള്ള ദൈവത്തിന്റെ വചനത്തിന്മേൽ മാത്രമായി ജീവിച്ചിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ റോമൻ തത്വസംഹിതയും മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പെന്തക്കോസ്തുകാരുടെ തത്വസംഹിതയും എല്ലാം ചത്തതാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം. അതിനുവേണ്ടി ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു. ലൂഥറും വെസ്ലിയും പെന്തക്കോസ്തുകാരും എല്ലാം ഉപദ്രവിക്കപ്പെട്ടിരിക്കുകയും അതുകൊണ്ട് നിങ്ങളും അതുപോലെയായിരിക്കും. നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലമൊക്കെ ഓർക്കേണ്ടതിന് തത്രപ്പാടോ കൂടിയല്ലോ നീ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടത്. ഏഴ് ദിവസം നിന്റെ ദേശത്തെങ്ങും പുളിച്ച അപ്പം കാണരുത്. ക്രിസ്തുവിന്റെ മനോഹരിയായ മണവാട്ടിക്ക് റോമാ സാമ്രാജ്യത്തിന്റെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ കൂടിയുള്ള അവളുടെ മരണശേഷം, അതായത് ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകാതെ അങ്ങനെ അതിന് മരിക്കേണ്ടത് ആവശ്യമാകുന്നു. സമ്പൂർണമായ ദൈവത്തിന്റെ ഉത്തമ സൃഷ്ടിയായ മണവാളന് വരേണ്ടത് ആവശ്യമാകുന്നു. അതിനെക്കുറിച്ചുള്ള എന്റെ സന്ദേശത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ലോസ് ഏഞ്ചലസിലെ ഫോറസ്റ്റ് ലോണിൽ ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ എന്റെ ഹൃദയം തുള്ളിപ്പോയി. ഫോറസ്റ്റ് ലോണിൽ പോയിട്ടുള്ളവർ എത്ര പേരുണ്ട്? അവിടെ മൈക്കലേഞ്ചലയാൽ നിർമ്മിക്കപ്പെട്ട മോശയുടെ ഒരു ശിലാപ്രതിമ അവിടെ ഉള്ളതായി ഞാൻ കരുതുന്നു. അതൊരു സമ്പൂർണ്ണ പ്രതിമയാകുന്നു. എന്നാൽ അതിന്റെ വലതുകാലിലെ മുട്ടിൽ ഏകദേശം 1/2 ഇഞ്ച് ആഴത്തിൽ ഒരു വെട്ട് കാണാൻ കഴിയും. എന്നോടൊപ്പം ഉണ്ടായിരുന്ന വഴികാട്ടി എന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാനത് നോക്കിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മൈക്കലേഞ്ചലോ ജീവകാലം മുഴുവൻ ഇതുണ്ടാക്കുന്നതിനായി ചിലവഴിച്ചിരുന്നു. അദ്ദേഹം ഒരു ശില്പിയായിരുന്നിട്ട് മോശയുടെ പ്രതിമ ഉണ്ടാക്കുന്നതിനായി അത് ശ്രമിക്കുകയായിരുന്നു. മോശ എപ്രകാരം കാണപ്പെട്ടിരിക്കുമെന്ന് തന്റെ മനസ്സിനുള്ളിൽ അവൻ കണ്ടിരുന്നു. മോശ എപ്രകാരം കാണപ്പെട്ടിരിക്കണമെന്നത് അദ്ദേഹം തന്റെ ഹൃദയത്തിൽ വെച്ചിരുന്നു. അതിനുശേഷം തന്റെ ജീവകാലം മുഴുവൻ അവൻ അതിനുവേണ്ടി ചിലവഴിക്കുകയും പിന്നെ സ്വല്പം ഇവിടെ കൊത്തുകയും പിന്നെ അത് തുടരുകയും പിന്നെ പിന്നോട്ട് മാറി അതിൽ നോക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങളോളം അദ്ദേഹം അതിന്മേൽ പണിതിരുന്നു. അവസാനം അത് പൂർത്തിയായപ്പോൾ അദ്ദേഹം പിന്നോട്ട് മാറി തന്റെ കുപ്പായവും കൊട്ടുപടിയും താഴേക്ക് വെച്ചിട്ട് ആ പ്രതിമയിലേക്ക് മാറി നിന്ന് നോക്കി. തന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ മോശയുടെ പ്രതിമ അത്രയും സമ്പൂർണമായിരുന്നിട്ട് അദ്ദേഹത്തിന് സ്വയം തന്നെത്താൻ നിയന്ത്രിക്കാൻ കഴിയാതെ അദ്ദേഹം ആ ചുറ്റികയെടുത്ത് അതിൽ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കൂ എന്നുറക്ക നിലവിളിച്ചു. അതിന് മൈക്കലേഞ്ചലോയുടെ ഉത്തമ സൃഷ്ടി എന്ന് വിളിക്കപ്പെടുന്നു. ആ ശില്പിയിൽ ഉണ്ടായിരുന്നതായ ആ മഹത്തായ കാര്യം, മോശ എങ്ങനെ കാണപ്പെട്ടിരിക്കുമെന്ന് അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആ ദർശനം മഹാനായ പിതാവായ ദൈവത്തെ ചിത്രീകരിച്ച് കാണിക്കുക മാത്രമായിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ തന്റെ ഹൃദയത്തിൽ അവനൊരു പുത്രനുണ്ടായിരുന്നു. കാരണം അവനൊരു പിതാവാകുന്നു. എന്നാൽ അതപ്പോഴും അവന്റെ വചനത്തിന്റെ പരമ്പരയിലായിരുന്നു. അവനൊരു മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ സ്വതന്ത്ര സന്മാർഗ നിയമത്തിലിടുകയും ആ മനുഷ്യന് വീഴ്ച പറ്റുകയും ചെയ്തു. എന്നാൽ ആ മഹാനായ ശില്പിയായ ദൈവം, ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച ദൈവം, അവനതിനെ അവിടെ വിട്ടുകളഞ്ഞില്ല. അവൻ വീണ്ടും മനുഷ്യനെ ഉണ്ടാക്കാൻ തുടങ്ങി. അവനൊരു നോഹയുണ്ടാക്കി, അവൻ മദ്യപിച്ച് മരിച്ചുപോയി. അവനൊരു മോശയുണ്ടാക്കി, അവൻ തന്റെ വചനത്തെ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുപോയി. അവൻ പ്രവാചകന്മാരെ ഉണ്ടാക്കി, അവർ പ്രയാസങ്ങളുടെ കാലങ്ങളിൽ കടന്നുപോയി. അങ്ങനെ അവൻ തുടർച്ചയായി നിർമ്മിക്കുകയും മെനയുകയും ചെയ്തിട്ട് കുറച്ചു സമയശേഷം തന്നെ പ്രതിഫലിപ്പിക്കുന്നതിനും തന്റെ സ്വഭാവത്തെയും ഒരു പുത്രൻ എപ്രകാരമായിരിക്കണമെന്ന് തന്റെ ഹൃദയത്തിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിന്റെ ഒരു ഉത്തമ സൃഷ്ടി അവൻ ആഗ്രഹിച്ചു. ഒരു ഉത്തമ സൃഷ്ടിയെ രൂപപ്പെടുത്തി ഉണ്ടാക്കിയതിനു ശേഷം ഒരു ദിവസം യോർദാൻ നദിക്കരയിൽ ഒരു തൂവുള്ള പ്രാവിനെ അയച്ച് അവൻ ഇത് അവനാകുന്നു എന്ന് പറഞ്ഞു. ഈ ഉത്തമ സൃഷ്ടിയിൽ അദ്ദേഹം അത്രമാത്രം ആവേശം കൊണ്ടിട്ട് അവൻ ബാക്കിയുള്ള അസമ്പൂർണരായ നമുക്ക് വേണ്ടി മരിക്കുന്നതിനായി അവനെ കാൽവരിയിൽ വെച്ച് ദൈവം അടിക്കുകയും അതിനാൽ അവന്റെ ചിന്തിയ രക്തത്തിൽ കൂടെ തന്റെ പുത്രനാകുന്നതിന് ഒരു മണവാട്ടിയായി വളരെയധികം ഉത്തമ സൃഷ്ടികളെ കൊണ്ടുവരുന്നതിനും ഇടയാക്കുന്നു. ഈ ഉത്തമ സൃഷ്ടി മുറിപ്പെട്ടു. കാരണം ഇതുപോലൊരു ഉത്തമ സൃഷ്ടിയെ കാണുന്നതിൽ ദൈവത്തിനുള്ള ആവേശം അവനെ നമുക്കെല്ലാവർക്കും വേണ്ടി തകർത്തു കളഞ്ഞു. അപൂർണരായ നമ്മെ പൂർണ്ണരാക്കുന്നതിനു വേണ്ടി അവിടെ അവൻ മരിച്ചു. അതാണ് ഉത്തമ സൃഷ്ടി. ഇവിടെ ശ്രദ്ധിക്കുക, അവൻ പറഞ്ഞു പൊളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നേണം. ഇപ്പോൾ അപ്പം ഒരു മാതൃകയാകുന്നു. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനത്താലും ജീവിക്കുന്നു. വെറുമൊരു വചനം അവിടെയും ഇവിടെയും നിന്ന് സഭാസംഘടനകൾ എടുത്ത് നിങ്ങൾക്ക് വിശ്വസിക്കുന്നതിനായി തരുന്നതുപോലെയല്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പരിപൂർണമാകുന്നു. ഇത് ദൈവം തന്നെ അക്ഷരരൂപത്തിൽ ഒരു വിത്ത് എന്ന് വിളിക്കപ്പെടുന്നു. ഒരു ശരിയായ രീതിയിലുള്ള കലർപ്പില്ലാത്ത വിശ്വാസം ആ വചനത്തിന്മേലുള്ളത് വിത്തിനെ ജീവങ്കിലേക്ക് കൊണ്ടുവരും. അതാണ് നിങ്ങൾ വൈകുന്നേരത്തുള്ള വിവേചനത്തിൽ കൂടെയും അതുപോലെയുള്ള കാര്യങ്ങളിൽ കൂടെയും ശരിക്കും കൃത്യമായി കാണുന്നത്. ഇത് ദൈവം നൽകിയൊരു വാഗ്ദത്തമാകുന്നു. അവൻ എന്റെ അടുക്കൽ നിന്ന് എന്നോട് പറഞ്ഞു, വ്യാജക്കാർ എഴുന്നേക്കും, എന്നാൽ നീ ഉറച്ചു നിന്നുകൊള്ളുക. ഞാനത് വിശ്വസിക്കുന്നു. ആരെങ്കിലും വേദനിപ്പിക്കുന്നതിനായുള്ള ഒരു സ്വാർത്ഥമായ ഉദ്ദേശത്തോടല്ല, എന്നാൽ ദൈവത്തോട് ആദരവും അവൻ എന്നെ വിളിച്ചിരിക്കുന്ന ജോലിയെ ചെയ്യുന്നതിനുമാകുന്നു. ആ കാരണത്താലാണ് ഞാൻ ഈ കാര്യങ്ങളെ പറയുന്നത്. ദൈവം അത് ഉറപ്പിക്കുകയും അത് സത്യമാണെന്ന് ന്യായീകരിക്കുന്നതിൽ കൂടെ ആ ബലിയെയും വഴിപാടിനെയും സ്വീകരിക്കുന്നു. അതിനെക്കുറിച്ച് യാതൊരു ചോദ്യവുമില്ല. ഇപ്പോൾ വചനം ശ്രദ്ധിക്കുക. ഇപ്പോൾ നാം ഇവിടെ 7 ദിവസങ്ങൾ എന്ന് ശ്രദ്ധിച്ചിരുന്നു. അത് ഓരോ കാലഘട്ടത്തിനും വേണ്ടിയാകുന്നു. ഇപ്പോൾ നമ്മെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് വീണ്ടെടുക്കുന്നതിനു വേണ്ടി ആ ഉത്തമ സൃഷ്ടിക്ക് മരിക്കേണ്ടിയിരുന്നു. അതിനുശേഷം അവന് പെന്തിക്കോസ്തിൽ ഒരു സഭ ക്രമീകരിച്ച് കിട്ടുകയും ആ സഭയ്ക്കൊരു ബലിപാടിൽ കൂടെ കടന്നു പോകേണ്ടി വരികയും റോമാക്കാരുടെ ലോകം അതിനെ കൊല്ലുകയും മണ്ണിനടിയിലാക്കുകയും ചെയ്തു. ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് എനിക്കതിനെക്കുറിച്ച് അധികമായി ഓർക്കാൻ കഴിയുന്നില്ല. എന്നെക്കുറിച്ച് വളരെയധികം പരിഹസിക്കുകയും സകല പിശാചിക്കളിലും വെച്ച് ഇത് വില്യം ബ്രണഹാമാകുന്നു എന്ന് പറയുകയും ചെയ്തു. അതാണ് പിശാചി ചിന്തിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ദർശനങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും കുറിച്ച് ഇത് പിശാചിൽ നിന്നാകുന്നു എന്ന് പറയുകയും കൂടാതെ ഓ അയാൾ ഏതോ തരത്തിൽപ്പെട്ട മനഃശക്തി കൊണ്ട് മറ്റൊരാളെ നിദ്രയിലാക്കുന്നവനായിട്ട് അല്ലെങ്കിൽ ഉയർന്ന ഇന്ദ്രിയാനുഭൂതിയുടെ ചേതനാത്മകതയാൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, ബുദ്ധിജീവികളുടെ ലോകം എല്ലായ്പ്പോഴും ഇപ്രകാരമാണ് അതിനെ സങ്കല്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് അവർ യേശുവിനെ സങ്കല്പിച്ചെടുക്കാൻ ശ്രമിച്ചത്. നീ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എന്താണ് ഇത് ചെയ്യുന്നത്? അവൻ ചോദിച്ചു, ഞാനും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത്? അതിനവർ ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു. എങ്കിൽ ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്നവൻ പറഞ്ഞു. അത് ശരിയാണ്. അങ്ങനെ മുമ്പോട്ട് തുടരുകയും ആരും പിന്നെ അവനോട് യാതൊന്നും ചോദിക്കാൻ മുതിർന്നില്ല. മനസ്സിലായില്ലേ? അവരെ വെട്ടിമുറിച്ച് കളഞ്ഞു. അവൻ അവരോട് അതിനെക്കുറിച്ച് യാതൊന്നും പറഞ്ഞില്ല. അത് അവരുടെ ആരുടെയും തൊഴിലായിരുന്നില്ല. അവന് ചെയ്യാനേ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു, അതവൻ പൂർത്തിയാക്കി. അതേ കാര്യം ചെയ്യുന്നതിന് ദൈവം നമ്മയും സഹായിക്കട്ടെ. പിശാചിന്റെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയേണ്ടതിന്റെ ആവശ്യമില്ല. അത് ശരിയാണ്, നീ ഇതാണെങ്കിൽ ഇത് ഇന്നതൊക്കെ ചെയ്യുക. ഒരു പ്രാസംഗികൻ ആ സുവിശേഷത്തിനായി ഉത്തരവാദിയാകുന്നു. അത്രമാത്രം, അത് എപ്രകാരം എഴുതിയിരിക്കുന്നു എന്നുള്ളതല്ല, അതുപോലെ പറയുന്നതിന് നാം ഉത്തരവാദിയാകുന്നു. ഒരു ദൈവദാസിനെ പോലെ നിങ്ങൾ ഒരു പ്രവാചകനാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ഉത്തരവാദിയാകുന്നു. ദർശനങ്ങൾ വന്ന് ഈ തിരുവെഴുത്തിനെ വെളിച്ചത്താക്കി അതെന്താകുന്നുവെന്ന് കാണിക്കുമ്പോൾ വേദപുസ്തകത്തിലെ സകല വചനത്തിനും നിങ്ങൾ ഉത്തരവാദിയാകുന്നു. കാരണം ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് ഈ വിശുദ്ധ വേദപുസ്തകം എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകന്മാരിൽ ആർക്കും ഒരു വാക്ക് പോലും ഇതിൽ നിന്ന് നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ എല്ലാ വചനവും വിശ്വസിച്ചിട്ട് അതേ കാര്യം പ്രസംഗിക്കുകയും വേണം. അപ്പോൾ ദൈവം ആ പാതയിൽ കൂടി വചനത്തെ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രകാരം തന്നെ നിവൃത്തിയാക്കാൻ ബാധ്യസ്ഥനാകുകയും വിത്ത് വളരുകയും ചെയ്യും. ഇപ്പോൾ വീണ്ടും എളുപ്പമായിട്ട് ശ്രദ്ധിക്കാം. ഏഴ് ദിവസം ഈ അപ്പത്തെ തിന്നിരിക്കേണ്ടത് ഏഴ് സഭാകാലഘട്ടങ്ങളിൽ കൂടിയാകുന്നു. ഇപ്പോൾ അതിന് മണ്ണിൽ വീണ് ചാകേണ്ടിയത് ആവശ്യമാകുന്നു. എന്നെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഈ വിമർശകൻ പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്നവനായ ദൈവം അവൻ ഇരുണ്ട കാലഘട്ടങ്ങളിൽ ഇരുന്നു കൊണ്ട് മാതാക്കളെയും ഗർഭിണികളെയും അവരിൽ ചിലരുടെ പക്കൽ കുഞ്ഞുങ്ങളും ഉണ്ടായിട്ട് ഈ ആത്മാർത്ഥമായ ജനങ്ങൾ പോർക്കളത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും സിംഹങ്ങൾ അവരെ തുണ്ടം തുണ്ടമായി കീറുകയും അവർ നിലവിളിക്കുകയും ചെയ്തിരുന്നു. അവരെ കുരിശിൽ കെട്ടിത്തൂക്കിയും തീവയ്ക്കുകയും കത്തിയരിക്കുകയും സ്ത്രീകളെ നഗ്നരാക്കുകയും യുവതികളായ കന്യകമാരെ ഇപ്രകാരം അവരെ തന്നെ വലിച്ചെറിഞ്ഞിട്ട് സിംഹങ്ങളെ അവരുടെ മേൽ അഴിച്ചുവിട്ടിരുന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, സ്വർഗത്തിലിരുന്നു കൊണ്ടൊരു ദൈവം തന്റെ സിംഹാസനത്തിലായിരിക്കാം. എന്നിട്ട് താഴേക്ക് നോക്കിയിട്ട് താൻ ഇത് ആനന്ദിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ അത് പിശാചിൽ നിന്നുള്ള ബുദ്ധിപരമായ സങ്കല്പമാകുന്നു. ഒരു വ്യക്തി ആത്മീയനാണെങ്കിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകേണ്ടത് ആവശ്യമാണ് എന്നറിയുമാകുന്നു. അതൊരു റോമ ഭദ്രാസന പള്ളിയിൽ അടക്കപ്പെടേണ്ടത് ആവശ്യമാകുന്നു. അതിനുശേഷം ആദ്യത്തെ ചെറിയ ജീവന്റെ മുള മാർട്ടിൻ ലൂഥറിന്റെ മതപരിഷ്കരണത്തിൽ കൂടെ വളരുന്നു വരികയും, അതായത് നീതിമാൻ ഒരു പുരോഹിതനാൽ വാഴ്ത്തപ്പെട്ട അപ്പം കൊണ്ട് മാത്രമല്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്താൽ ജീവിക്കുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇത് രണ്ട് ഇലയെ തളിർക്കുകയും ഗോതമ്പ് മണി വളരാൻ തുടങ്ങുകയും ചെയ്തു. അതോടൊപ്പം ജോൺ വെസ്ലിയും വന്നു ചേർക്കപ്പെട്ടു. അവിടെ മറ്റു പലരുമുണ്ടായിട്ട് സ്വിംഗ്ലിയും മറ്റുള്ളവരും കടന്നുവന്ന് കന്യകയാലുള്ള ജന്മത്തെ നിഷേധിക്കുകയും അവിടെ തന്നെ ചാകുകയും ചെയ്തു. എന്നാൽ അതോടൊപ്പം മെത്തഡിസ്റ്റുകാർ കടന്നു വരികയും അത് തൊങ്ങലായ പൂമ്പൊടിയായ മിഷണറിയുടെ കാലമായിരുന്നു. അവർ ശുദ്ധീകരണത്തെ പ്രസംഗിച്ചുകൊണ്ട് താണ്ടിനോട് ചേരുകയും ചെയ്തു. അതിനുശേഷം തൊണ്ടിൽ കൂടെ പെന്തിക്കോസ്തുകാർ കടന്നു വരികയും അത് അത്രയുമായിട്ട് വൃതന്മാരെയും തെറ്റിച്ചു കളഞ്ഞു. കാഴ്ചയ്ക്ക് ഒരു യഥാർത്ഥ വിത്തമാതിരി കാണപ്പെടുകയും അത് തുറന്നു നോക്കിയാൽ അതിൽ യാതൊരു ഗോതമ്പുമില്ലായിരുന്നു. എന്നാൽ ജീവൻ തോടിൽ കൂടെ കടന്നുപോകുകയായിരുന്നു. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചുവോ? ഒരു മഹത്തായ യോഗത്തിന്റെ 3 വർഷത്തിന് ശേഷം എല്ലായ്പ്പോഴും എന്താണ് സംഭവിക്കുന്നത്? ഒരു സഭാസംഘടനയുണ്ടാകുന്നു. ഇത് 20 വർഷമായിട്ട് യാതൊരു സഭാസംഘടനയുമല്ല. സ്നേഹവാനായ മരിക്കുന്ന കുഞ്ഞാടെ, അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ ഈ തലമുറയിൽ കടന്നുപോയാലും ഈ സന്ദേശത്തെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഒരു സഭാസംഘടനയായി ഒരിക്കലും നിൽക്കാതിരിക്കട്ടെ. നിങ്ങളുടെ പാതയിൽ നിങ്ങൾ മരിച്ചു വീഴും. ഇത് ഓർമ്മയിരുന്നു കൊള്ളട്ടെ. നിങ്ങളുടെ ഇടയിൽ സഭാസംഘടന സൂചിപ്പിക്കുന്ന ആ നാഴികയിൽ തന്നെ നിങ്ങൾ എത്ര ആത്മാർത്ഥതയുള്ളവരാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഈ വചനത്തെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന് പകരം മനുഷ്യനെ നിങ്ങളുടെ നേതൃത്വക്കാരായിട്ട് സ്വീകരിക്കുന്ന ആ നാഴികയിൽ നിങ്ങൾ മരിക്കും. യഥാർത്ഥമായി വിത്തിനത് കഴിയില്ല, കാരണം വിത്തിന് ശേഷം അവിടെ യാതൊന്നും അവശേഷിക്കുന്നില്ല. അത് തുടക്കത്തിലെ അതേ കാര്യമായിട്ട് തന്നെ തിരികെ എത്തുന്നു. വിത്തമണിയെ വീണ്ടും കൊണ്ടുവരുന്നതിന് മണ്ണിൽ വീണ് അതേ മണവാട്ടിയാകുന്നു. ശ്രദ്ധിക്കുക, പൊളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നേണം. മണവാട്ടിയോടൊപ്പം അതായിരിക്കും. നിങ്ങളുടെ ഇടയിലുള്ള പഴയ ഒച്ച വയ്ക്കുന്ന മെത്തഡിസ്റ്റുകാരായ മാതാക്കൾ, അവർ അന്യഭാഷയിൽ സംസാരിച്ചില്ലെങ്കിൽ അവർ അവിടെ ഉണ്ടായിരിക്കാൻ പോകുന്നില്ല എന്നും മറ്റും ആശ്ചര്യപ്പെടുന്നുണ്ടാകും. അതൊരു കള്ളമാണ്. ഇന്ന് നിങ്ങൾക്കുള്ള അതേ പരിശുദ്ധാത്മാവ് തന്നെ അവർക്ക് അന്നുണ്ടായിരുന്നു. എന്നാൽ കൃപാവരങ്ങൾ യഥാസ്ഥാനത്താക്കപ്പെടാതിരുന്നതിനാൽ അവർക്കത് അസാധ്യമായിരുന്നു. എന്നാൽ 7 ദിവസം മുഴുവനും പൊളിപ്പില്ലാത്ത അപ്പം തന്നെ തിന്നേണം. അത് വചനമാകുന്നു. അവർ പിന്നിൽ അവർ സഭാസംഘടനയായിട്ട് അവർ ചത്തുപോയി. അവർ തണ്ട് മാത്രമായിട്ട് ചുട്ടുകളയുന്നതിനായി ഒത്തൊരുമിക്കപ്പെടുന്നു. എന്നാൽ ജീവൻ നേരെ മുകളിലേക്ക് പോകുന്നു. എന്താണ് സംഭവിച്ചത്? തണ്ടിലും പൂമ്പൊടിയിലും തോടിലും ഉണ്ടായിരുന്ന സകല ജീവനും ഗോതമ്പുമണിയിൽ ഒത്തൊരുമിച്ചു കൂടുന്നു. അതേ പരിശുദ്ധാത്മാവ് ലൂഥറിനെ കൊണ്ടുവന്ന, വെസ്ലിയെ കൊണ്ടുവന്ന, പെന്തക്കോസ്തുകാരെ കൊണ്ടുവന്ന അതേ പരിശുദ്ധാത്മാവ് പുനരുത്ഥാനത്തിനായി മണവാട്ടിയിൽ ഒരുമിച്ചു കൂടുന്നു. 7 ദിവസം പൊളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. മണവാട്ടിയിടയിൽ യാതൊരു പൊളിപ്പും ഉണ്ടായിരിക്കൂടാ. യാതൊരു വചനവും അതിനോട് ചേർക്കുകയോ അങ്ങനെ യാതൊന്നുമായിക്കൂടാ. ഓർക്കുക, ഈ ഭൂമിയിലുള്ള സകല മരണത്തിനും സകല നീതികെട്ട ജന്മത്തിനും കാരണം ആദ്യ സഭയായ ആദ്യത്തെ ആദാമിന്റെ മണവാട്ടിയായ ഹവ്വായിട്ട് ദൈവത്തിന്റെ വചനത്തെ സംശയിച്ച് ഒരു സംഘടനാപരമായ അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായ അല്ലെങ്കിൽ ഇത് വിസമ്മതിക്കുന്ന ഒരു അധ്യയനത്തെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. കാരണം തീർച്ചയായും ദൈവം ഒരു നല്ല ദൈവമാകുന്നു എന്നതിനെ കാരണാത്മകമാക്കിയിരുന്നു. ദൈവം ഒരു നല്ല ദൈവമാകുന്നു, എന്നാൽ അവനൊരു ന്യായം വിധിക്കുന്ന ദൈവമാകുന്നു. നാം അവന്റെ വചനത്തെ പാലിച്ചിരിക്കണം. ഒരു വേദശാസ്ത്രത്തെ അവൾ സ്വീകരിച്ചു. അവിടെയാണ് സെമിനാരിയിൽ പഠിക്കുന്ന നിങ്ങളിൽ ചില കുട്ടികൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിളിയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വേദശാസ്ത്ര കലാശാലയിലേക്ക് ഓടിയിട്ട് ഈ ഉപദേശങ്ങളിൽ നിങ്ങളിൽ കുത്തിവെക്കുകയും നിങ്ങൾ അവിടെ തന്നെ മരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനത്തോടൊപ്പം നിൽക്കുക. അവർ നിങ്ങളെ അതിനനുവദിക്കുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ സഭയിൽ അംഗമാകാനോ നിങ്ങളെ പ്രസംഗപീഠത്തിൽ സ്വീകരിക്കുക പോലും ചെയ്യില്ല. അതുകൊണ്ട് അവർ അങ്ങനെ തന്നെ ആകട്ടെ. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. നമുക്ക് വചനമായ ക്രിസ്തുവിനെ പിന്തുടരാം. ഇപ്പോൾ 7 ദിവസം സഭയായ മണവാട്ടിയിൽ യാതൊരു പൊളിപ്പിന്റെയും കലർപ്പുണ്ടായിരിക്കരുത്. അത് 7 ദിവസമാകുന്നു. ശ്രദ്ധിക്കുക, 7 ദിവസം നിന്റെ ദേശത്തെങ്ങും പൊളിച്ച അപ്പം കാണരുത്. പെസഹായാഗം ഇവിടെ ഒരു മാതൃകയാകുന്നു. പെസഹായാഗമായ ക്രിസ്തുവിൽ നിന്നും മണവാട്ടി കടന്നു വരികയാണ്. ആദ്യ ദിവസം വൈകുന്നേരം മറുത്ത മാംസത്തിൽ നിന്നും ഒട്ടും രാവിലേക്ക് ശേഷിക്കരുത്. ഓർക്കുക, സഭാകാലഘട്ടങ്ങളിൽ കൂടെ നാം കടന്നുപോയിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായല്ലോ. സഭയ്ക്കുള്ള സന്ദേശവാഹകൻ എപ്പോഴും മറ്റേ സഭാകാലഘട്ടത്തിന്റെ അന്ത്യത്താണ് എത്തിയിരുന്നത്. പെന്തക്കോസ്തിന്റെ അന്ത്യം മണവാട്ടിയുടെ ഉൽപ്രാപണത്തെ കൊണ്ടുവന്നു. നോക്കിയേ, ലൂഥറിന്റെ അന്ത്യം വെസ്ലിയെ കൊണ്ടുവന്നിരുന്നു. വെസ്ലിയുടെ അന്ത്യം പെന്തക്കോസ്തിനെ കൊണ്ടുവന്നിരുന്നു. പെന്തക്കോസ്തിന്റെ അന്ത്യം ഇപ്പോഴത്തെ സന്ദേശത്തെ കൊണ്ടുവന്നു. ഇവിടെ ഇതാ, ഇത് തിരുവെഴുത്തിൽ കൂടെ മൊത്തമായി താരതമ്യപ്പെട്ടിരിക്കുന്നു. ഒന്ന് മറ്റൊന്നുമായി ഘടിപ്പിക്കാതെ ഒരു തിരുവെഴുത്ത് പോലും വേദപുസ്തകത്തിലില്ല. ഇതെല്ലാം മാതൃകയാകുന്നു. എനിക്ക് യാതൊരു വിദ്യാഭ്യാസവുമില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് എന്റെ പക്കലുണ്ടായിട്ട് അത് മറ്റൊരു വഴിയിൽ കൂടി എന്നെ കാണിച്ചിട്ട് അതെന്നെ പ്രകൃതിയിൽ നിന്നും പഠിപ്പിക്കാനിടയാക്കുന്നു. അത് വചനത്താലാകുന്നു. അവന്റെ വാഗ്ദത്തത്തെ കൊണ്ടുവരുന്നതിന് അത് വചനമാകേണ്ടിയിരിക്കുന്നു. ആദ്യ ദിവസം വൈകുന്നേരം അറുത്ത മാംസത്തിലൊട്ടും രാവിലത്തേക്ക് ശേഷിക്കരുത്. ഇപ്പോൾ ലൂഥറിന്റെ പക്കൽ തന്നെയും സത്യമുണ്ടായിരുന്നിട്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് സഭയെ പഠിപ്പിച്ചിരുന്നു. മെഥഡിസ്റ്റിന്റെ കാലത്ത് ഇത് പൂർണ്ണ ഉപദേശമായിരിക്കെ നിങ്ങൾ അതിൽ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അതിനെ തീയിട്ട് ചുട്ടുകളയണം. അതെന്തിന്റെ മാതൃകയാകുന്നു? വചനത്തിൽ നിന്ന് കടന്നു വരുന്ന സഭാസമുദായങ്ങൾ തോടും തണ്ടും തുണ്ടുമായിട്ട് തീയിലിട്ട് ചുട്ടുകളയണം. സഭാസംഘടനയുടെ ഭാഗമായി കടന്നു വരുന്ന ഈ കാര്യങ്ങൾ ശേഷിച്ചുകൂടാതെ മരിക്കേണ്ടത് ആവശ്യമാകുന്നു. മറ്റൊരു കാലഘട്ടം പൊട്ടിവിടരുന്നതുവരെ അത് വിട്ടുകളയരുത്, കത്തിയരിച്ചു കളയുക. അവൻ ഇവിടെ മണവാട്ടിയോട് മാത്രമായി, എല്ലാ കാലഘട്ടത്തിൽ നിന്നും കടന്നു വരുന്ന മണവാട്ടിയോട് മാത്രമായി സംസാരിക്കുന്നു. ശ്രദ്ധിക്കുക, കുഞ്ഞാടിന്റെ രക്തം എത്ര മനോഹരമാകുന്നു. ഇത് ക്രിസ്തുവിന്റെ ദേഹമായിട്ട് വഴിപാടും കുഞ്ഞാടിന്റെ രക്തം കട്ടളമേലുമാകുന്നു. ഇപ്പോൾ ഓർക്കുക, അറുക്കപ്പെട്ട കുഞ്ഞാട് ക്രിസ്തുവിന്റെ മാതൃകയാകുന്നു. അല്ലെങ്കിൽ നമുക്ക് അധിക സമയം എടുക്കാൻ കഴിയുമായിരുന്നു, എന്നാൽ നമ്മുടെ പക്കൽ സമയമില്ല. കുറച്ചു നേരം കൂടി ഈ വിഷയത്തിൽ നിൽക്കാം. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ എനിക്ക് നിർത്തിയിട്ട് വീണ്ടും തുടങ്ങേണ്ടതായി വന്നേക്കാം, കാരണം നാം അധിക സമയം എടുക്കുന്നു. ഈ ഒരു വിഷയത്തിന്റെ തന്നെ എന്റെ പക്കൽ 20 പേജുകളോളം കുറിപ്പുകൾ ഉണ്ട്. ഇപ്പോൾ ശ്രദ്ധിക്കുക, കുഞ്ഞാടെന്നത് ക്രിസ്തുവിന്റെ ആലങ്കാരികമായ രൂപമാകുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണോ? മാതൃകയാകുന്നു, ക്രിസ്തു കുഞ്ഞാടാകുന്നു. അതൊരാണായിരിക്കണം, പെണ്ണാടായ തള്ളയുടെ ആദ്യ ഫലമായിരിക്കണം. അതിനെ പെണ്ണാടെന്നോ മറ്റോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വിളിക്കാം. അത് അവളുടെ കടിഞ്ഞൂലായിരിക്കണം. അതിനെന്തെങ്കിലും വല്ല ഊനമുണ്ടോ എന്ന് ആദ്യം പരിശോധിച്ച് നോക്കണം. ഇപ്പോൾ ക്രിസ്തു പരിശോധിക്കപ്പെട്ടിരുന്നു. പെൺതള്ളയിൽ നിന്നുള്ള ആദ്യത്തെ കുഞ്ഞാടായിട്ട് കന്യകയായ മറിയമായിരുന്നു. എന്തിനാലാണ് പരീക്ഷിക്കപ്പെട്ടത്? സാത്താൻ വചനത്തിനെതിരായിട്ടായിരുന്നു. അവൻ ഹവ്വയെ ഏറ്റുമുട്ടിയപ്പോൾ ഹവ്വ വീണുപോയി. മോശയെ ഏറ്റുമുട്ടിയപ്പോൾ അവൻ വീണുപോയി. എന്നാൽ അവൻ ക്രിസ്തുവിനെ ഏറ്റുമുട്ടാനായി പറന്നെത്തിയപ്പോൾ തിരുവെഴുത്തുകളെ അവനോട് തെറ്റായി ഉദ്ധരിക്കാൻ ശ്രമിക്കുകയും അത് മോശയല്ലെന്ന് അവന് മനസ്സിലായി. നോക്കൂ, അവൻ പരീക്ഷിക്കപ്പെട്ടു. അവൻ തിരിഞ്ഞിട്ട് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ എന്ന് പറഞ്ഞു. നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അവർ എന്നോട് പറഞ്ഞു. മസീഹ അത് ചെയ്യുമെന്ന് അവർ എന്നോട് പറഞ്ഞു. ഇപ്പോൾ അതങ്ങനെയാണെങ്കിൽ നിനക്ക് വിശക്കുന്നുണ്ടല്ലോ, നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഈ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക. അവൻ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, നിന്റെ മതതത്വങ്ങളും മറ്റും കൊണ്ട് മാത്രമല്ല. എന്നാൽ എന്തിനാലാണ്? സകല വചനത്താലും, വചനത്തിന്റെ ഒരു ഭാഗത്താലാണോ? ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. അതിനാലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. നോക്കൂ, അതിനെവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് കാണുന്നതിന് കുഞ്ഞാട് പരീക്ഷിക്കപ്പെടുകയുണ്ടായി. പരീശന്മാർ അവനോട്, ഓ റബ്ബി, നീ ചെറുപ്പക്കാരനായി പ്രവാചകനാകുന്നു, നീ അത്ഭുതവാനാകുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, നീ നന്നായിരിക്കുന്നു. അതിനവൻ, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഹോ, അതേ ദൈവമാകുന്നു. ശരിയെങ്കിൽ ഞാൻ തന്നെ അവൻ. നീ പറഞ്ഞു നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്തിനു നല്ലവനെന്ന് വിളിക്കണം? നിങ്ങൾ എന്നെ നല്ലവനെന്ന് എന്തിനാണ് വിളിക്കുന്നത്? എന്താണ് അത് ചെയ്യാൻ നിങ്ങളെ ഇടയാക്കുന്നത്? ദൈവം ഒരുവൻ മാത്രമേ നല്ലവനെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കെ ഇത് പറയുന്നതിന് എന്താണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? നീ മനുഷ്യന്റെ പദവിയെയോ അവന്റെ പദവിയുടെ വാക്കുകളെയോ ആദരിക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്കതറിയാം. ആ കപട വിശ്വാസി അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അവന്റെ നിലപാട് എവിടെയാണെന്ന് കാണുന്നതിനായി അവൻ പരീക്ഷിക്കപ്പെടുകയും എല്ലാ രീതിയിലും പരീക്ഷിക്കപ്പെടുകയും നാം പരീക്ഷിക്കപ്പെടുന്നതുപോലെ പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ യാതൊരു വിട്ടുവീഴ്ചയും അവനിൽ ഇല്ലായിരുന്നു. ഇല്ല ശ്രീമാൻ, അത് ദൈവപുത്രനായിരുന്നു. കുഞ്ഞാട് പരീക്ഷിക്കപ്പെടുകയും 14 ദിവസം അതിനായി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അത് രണ്ട് ശബത്ത് അല്ലെങ്കിൽ രണ്ട് കാലഘട്ടമാകുന്നു. അവയിലൊന്ന് യഹൂദന്മാർക്കായിട്ട് അവർ കുഞ്ഞാടിനെ മാതൃകയായി അർപ്പിക്കുകയും മറ്റൊന്ന് അന്യജാതികൾക്കായിട്ട് അതൊരു യഥാർത്ഥ കുഞ്ഞാടുമായി ഈ കുഞ്ഞാടിന്റെ വരവിനെ വിശ്വസിക്കുന്നതിൽ കൂടെ എല്ലാവരും സമ്പൂർണമാക്കപ്പെട്ടിരുന്നു. അവൻ പരീക്ഷിക്കപ്പെടുകയും അല്ലെങ്കിൽ 14 ദിവസം പരിശോധിക്കപ്പെടുകയും ഉണ്ടായി. അവൻ വചനമായിരുന്നു. നിങ്ങൾക്ക് പഴയ നിയമം പരിശോധിച്ചിട്ട് അത് പുതിയതിനെ ദോഷം വിധിക്കുന്നു എന്ന് പറയാൻ കഴിയും. നിങ്ങൾ തെറ്റാണ്. പഴയ നിയമം പുതിയ നിയമത്തിന് സാക്ഷ്യം വഹിക്കുക മാത്രം ചെയ്യുന്നു. അതിനാളുകളായിട്ടുള്ള ഒരു വ്യക്തി എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് ഈ മനുഷ്യനുള്ള കുഴപ്പം? അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യൻ പഴയ നിയമത്തിൽ നിന്ന് പോലും പഠിപ്പിക്കുന്നു. ഒരു ക്രിസ്തീയ പ്രാസംഗികനായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അദ്ദേഹം പറഞ്ഞു, പഴയ നിയമം ചത്തുപോയി കഴിഞ്ഞിരിക്കുന്നു. ഓ ഇല്ല, അതൊരു ശിശുപാലകൻ മാത്രമായിട്ട് അത് ഭിത്തിയിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അത് കാണിക്കുക മാത്രം ചെയ്തു. ശരിയല്ലേ? 14 ദിവസം അത് പരീക്ഷിക്കപ്പെടുകയുണ്ടായി. അത് ക്രിസ്തുവായിരുന്നു. അതിനുശേഷം വൈകുന്നേരം അവൻ അറുക്കപ്പെട്ടു. കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കണം. ക്രിസ്തു മരിച്ചത് വൈകുന്നേരമായിരുന്നു. അത് ഉച്ച കഴിഞ്ഞായിരുന്നു. അതിനുശേഷം ശ്രദ്ധിക്കുക, അതിന്റെ രക്തം കട്ടളമേൽ പുരട്ടണം. നോക്കൂ, രക്തമെന്നത് ആ മൃഗത്തിന്റെ ജീവനാകുന്നു. നീ അതിന്റെ മാംസം മാത്രം ഭക്ഷിക്കുകയും അതിന്റെ ജീവനായ രക്തം നിലത്ത് ഒഴിച്ചു കളയണം. രക്തം ബലിയാഗത്തെ സ്വീകരിച്ച വീടിന്റെ കട്ടളക്കാലിലും കരമടിമേലും പുരട്ടിയിരിക്കണം. സ്തോത്രം. ജീവൻ എന്താകുന്നു? ആ പേരാകുന്നു. അവൻ ആ വ്യക്തിയുടെ പേര് അവിടെ ഇട്ടു. വാതിൽക്കലെത്തിയിട്ട് മണിയടിക്കുന്നതിന് മുമ്പ് വാതിലിൽ എഴുതിയിരിക്കുന്ന പേരെന്താണെന്ന് നോക്കുക. രക്തം വാതിലിന്റെ കട്ടളമേൽ അകത്തുള്ള വഴിപാടിന്റെ മാതൃകയായി പുരട്ടിയിരുന്നു. ഇപ്പോൾ ഇതിൽ കൂടെ തന്നെ, ആ രക്തത്തിൽ കൂടെ തന്നെ കടന്നു വന്ന് ആരാധനയുടെ സ്ഥാനത്തെ നാം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, വാതിലുണ്ടായിരുന്ന രക്തം അകത്തുണ്ടായിരുന്നത് എന്തായിരുന്നുവോ അതിന്റെ പേരിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ ആരാധനാ സ്ഥലമായ കുഞ്ഞാട് വചനമാകുന്നു അത് നമുക്കറിയാം. ഇപ്പോൾ നാലാം വാക്യം ശ്രദ്ധിക്കുക. പിറ്റന്നാൾ കാലത്തേക്ക് അതിൽ ഒന്നും ശേഷിപ്പിക്കരുത്, അല്ലെങ്കിൽ അതിൽ ഒന്നും ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എടുത്തുകൊണ്ട് പോകരുത്. തിരികെ ചെന്നിട്ട് ഞങ്ങൾ ലൂഥറൻകാരാകുന്നു, ഞങ്ങൾ ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ശ്രമിക്കരുത്. വെസ്ലിയുടെ കാലത്തേക്ക് ലൂഥറൻ കാലഘട്ടത്തിൽ നിന്ന് മരിച്ചിട്ട് ജന്മമെടുത്തിരിക്കണം. വെസ്ലിയുടെ കാലഘട്ടത്തിൽ നിന്ന് മരിച്ചിട്ട് പെന്തിക്കോസ്തിന്റെ കാലഘട്ടത്തിലേക്ക് ജനിച്ചിരിക്കണം. പെന്തക്കോസ്ത് കാലഘട്ടത്തിൽ നിന്ന് മരിച്ച് യാതൊന്നും അവശേഷിപ്പിക്കാതെ തീയിലിട്ട് ചുട്ടുകളഞ്ഞിരിക്കണം. കാരണം ഗോതമ്പ് കടന്നു വന്നിരിക്കുന്നതായി തണ്ട് തീയിലിട്ട് ചുട്ടരിച്ചു കളയാൻ പോവുകയാണ്. സഭാസംഘടനകളായ തണ്ടുകൾ കത്തിയരിച്ചിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സഭാസംഘടനകളെ പുതിയ സന്ദേശത്തിലേക്ക് കൊണ്ടുവരരുത്. അതിപ്പോൾ വചനമാകുന്നു. അതാണ് സഭാസംഘടനയായത്, അത് തണ്ടായിരുന്നു, അത് ഇതിനെ വഹിച്ചിരുന്നു, അത് ശരിയാണ്. എന്നാൽ അതിവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തണ്ട് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതൊരു വാഹിനിയായ സഭാ സമുദായമായിരിക്കുന്നു. എന്നാൽ വചനം മുന്നോട്ട് പോകുന്നു, അതേ വചനം നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അഞ്ചും ആറും വാക്യങ്ങളെ എടുക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് അഞ്ചും ആറും വാക്യങ്ങളെ എടുക്കാം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസഹായെ അറുത്തുകൂടാ. ഇപ്പോൾ ഓർക്കുക, ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് അറുത്തുകൂടാ. ഈ സഭാ സമുദായങ്ങളെ യഹോവ അനുവദിച്ചിരുന്നു. നോക്കൂ, ഈ എന്തെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം. അതാണ് ഏക സ്ഥലമായ പട്ടണം. ഏതെങ്കിലും ഒരു പട്ടണത്തിലല്ല, എന്നാൽ ദൈവത്തിന് ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ പറഞ്ഞേക്കാം, എല്ലാ ദിവസവും രാവിലെ ഞാൻ മെത്തഡിസ്റ്റിന്റെ വാതിൽ കൂടെ പ്രവേശിക്കാറുണ്ട്, അത് സഭയാകുന്നു. എല്ലാ ദിവസവും കത്തോലിക്കക്കാരുടെ വാതിൽ കൂടെ ഞാൻ കടന്നുപോകും. കൊള്ളാം. കർത്താവ് തന്റെ ജനങ്ങളെ ഈ വാതിലുകളിൽ കൂടെ അകത്തും പുറത്തും കടത്താനിടയാക്കുന്നു. ദൈവത്തിന്റെ തന്റെ ജനങ്ങൾ കത്തോലിക്ക സഭയിലും മെത്തഡിസ്റ്റ് സഭയിലും പ്രസ്ബിറ്റേറിയൻ സഭയിലും പെന്തിക്കോസ്റ്റ് സഭയിലും എല്ലായിടത്തുമായുണ്ട്, തീർച്ചയായും. നിങ്ങൾ ദൈവത്തെ ആ വാതിലുകളിൽ ആരാധിക്കുന്നില്ല. എന്നാൽ അവനൊരു പ്രത്യേക വാതിലുണ്ട്. സ്തോത്രം, അവനൊരു വാതിലുണ്ട്. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് പെസഹായെ അറുക്കണം. റിബേക്ക ഇസഹാക്കിനെ കണ്ടുമുട്ടിയത് എപ്പോഴായിരുന്നു? ഏലിയേസർ അവളെ മണവാട്ടിയായി വിളിച്ചത് എപ്പോഴായിരുന്നു? സന്ധ്യാസമയത്തായിരുന്നു. സന്ധ്യാസമയത്തോ വെളിച്ചമാകും, മഹത്വത്തിൻ പാത നീ തീർച്ചയായും കണ്ടെത്തും. ആ വെള്ളത്തിൽ കൂടിയുള്ള വഴി ഇന്നത്തെ വെളിച്ചമാകുന്നു. യേശുവിൻ വിലയേറിയ നാമത്തിൽ അടക്കപ്പെട്ടതാകുന്നു. യൗവനക്കാരെ, വൃദ്ധരെ, നിങ്ങളുടെ പാപമെല്ലാം അനുദപിക്കൂ. പരിശുദ്ധാത്മാവ് തീർച്ചയായും കടന്നുവരും. സന്ധ്യാ വെളിച്ചം എത്തിയിരിക്കുന്നു. ദൈവവും ക്രിസ്തുവും ഒന്നാകുന്നു എന്നതൊരു സത്യമാകുന്നു. അതതിന്റെ തുടക്കമായിരുന്നു. ഇപ്പോൾ അവൾ മണവാട്ടിയുടെ വെളിച്ചത്തിൽ തന്നെയായി നിൽക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഞാനിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഇന്ന് രാത്രിയിൽ വീണ്ടും തുടങ്ങുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ ഇത് വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, ഇത് വൈകുന്നേരത്തെ ആഹാര സമയമായിരിക്കുന്നു. എന്റെ പക്കൽ വളരെയധികം കുറിപ്പുകൾ എഴുതിയത് ഇവിടെയുണ്ട്. ഓ ദൈവമേ, ഇന്ന് രാത്രിയെക്കുറിച്ച് എന്താകുന്നു? അത് നന്നായിരിക്കില്ലേ? അതെ, സ്വല്പം കൂടി മുമ്പോട്ട് ശ്രമിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ശരി, നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. അതിനായി നമുക്കിപ്പോൾ പെട്ടെന്ന് ധൃതിയിലാകാം. എങ്ങനെയുണ്ടത്? ഇപ്പോൾ എന്തിലേക്കാണ് പോകേണ്ടത്? യഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ചല്ല, എന്നാൽ അവൻ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം. ഇതേതെങ്കിലും പട്ടണത്തിലോ വീടിന്റെ വാതിലിലോ അല്ല. അത് ശരിയല്ലേ? ദൈവം വാതിൽക്കൽ തന്റെ നാമം സ്ഥാപിക്കും. അത് ആരാധനാ സ്ഥലമായ വിശുദ്ധ സ്ഥലത്തേക്ക് കടക്കുന്ന വാതിലായിരിക്കും. ഈ വാതിൽക്കൽ ഒരിടത്തും നിന്റെ പെസഹായമായി നീ പോകരുത്. എന്നാൽ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രമാകണം. ഇപ്പോൾ അവനത് ചെയ്തോ? എവിടെയാണ് ആ വാതിൽ? വിശുദ്ധ യോഹന്നാന്റെ പത്തിൽ യേശു പറഞ്ഞു, വാതിൽ ഞാനാകുന്നു, ദേവാലയത്തിന്റെ വാതിൽ ഞാനാകുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു, കോലാടുകളല്ല ആടുകളാകുന്നു. മനസ്സിലായില്ലേ? ആടുകളുടെ വാതിൽ ഞാനാകുന്നു, എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഇപ്പോൾ ദീർഘസമയം നമുക്കതിൽ തങ്ങി നിൽക്കാൻ കഴിയും. എന്നാൽ സമയത്തെ സേവിക്കുന്നതിന് വേണ്ടി അവൻ ആട്ടിൻകൂട്ടത്തിന്റെ വാതിലാകുന്നു. ഇവിടെ നാം അത് ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നു. നിഴലുകളും മാതൃകകളും വാസ്തവമായും ഇവിടെ തന്നെ കാഴ്ചപ്പാടിലാകുന്നു. ഞാൻ അതിനെക്കുറിച്ചുള്ള താളുകൾ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കുറച്ചുനേരം കൂടി താമസിപ്പിക്കും. ശരി, ശ്രദ്ധിക്കുക, ഇത് യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ദൃശ്യത്തെ കൊണ്ടുവരുന്നു. കാരണം പഴയ നിയമം മുഴുവനും സകല ഉത്സവങ്ങളും സകല ആരാധനകളും അവന്റെ മാതൃകയാകുന്നു. ഈ തിരുവെഴുത്തുകളുടെ അടിയിലുള്ള വരിയിൽ ഞാൻ അതിനെ വിശദീകരിക്കുക എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് അത് അധിക സമയം എടുക്കുന്നത്. എല്ലാ ഉത്സവങ്ങളും ഭോജനയാഗം തന്നെയും ക്രിസ്തുവിന്റെ മാതൃകയാകുന്നു. അതിൽ ഒന്നിനെ നമുക്കെടുക്കാം. ഒരുവട്ടം ശുശ്രൂഷകരുടെ അല്ലെങ്കിൽ പ്രവാചക ശിഷ്യന്മാരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. അവർ പരിശീലിക്കപ്പെട്ട വിദ്യാഭ്യാസമുള്ള പ്രവാചകന്മാരായിരുന്നു. ഒരുവട്ടം അവരെ സന്ദർശിക്കുന്നതിനായി ഒരു യഥാർത്ഥ ദൈവത്താൽ വിളിക്കപ്പെട്ട പ്രവാചകൻ അവിടെ എത്തുകയുണ്ടായി. ഈ പ്രവാചകനോട് സ്വൽപ്പം ഉപചാരം കാണിപ്പാൻ അവർ ആഗ്രഹിച്ചിട്ട് അവരിൽ ഒരുവൻ വയലിൽ ചെന്ന് കാട്ടുവള്ളി കണ്ട് മഴ നിറയെ പേച്ചിര പറിച്ചുകൊണ്ടുവന്നു. എന്നാൽ അത് വിഷമുള്ളതായിരുന്നിട്ട് അവർക്കെല്ലാം അത് ഭക്ഷിക്കുന്നതിന് കൊടുക്കാൻ പോകുകയായിരുന്നു. ഹോ, എത്രയധികം സെമിനാരികൾക്ക് മടി നിറയെ ഇതുണ്ടായിരിക്കുന്നു. ശരിയാണ്, അവർ എന്തോ പാകം ചെയ്യുകയാണ്. അവർക്ക് മടി നിറയെ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും മടി നിറയെ പെന്തിക്കോസ്തും മടി നിറയെ ഉണ്ടായിരിക്കുന്നു. എന്നാൽ അത് രണ്ടാമതായി വളർന്നതായിട്ട് ഈ വക മരത്തിൽ നിന്നും വെട്ടിച്ചുരുക്കാൻ കഴിയുമായിരുന്നു. ശ്രദ്ധിക്കുക, ഇത് മുഖ്യ മുന്തിരിവള്ളിയിലായിരുന്നില്ല. എന്നാൽ നാരങ്ങയും മുന്തിരിയും മറ്റും ഫലിച്ചിരുന്നു. ഓറഞ്ചുകളായിരുന്നില്ല, എന്നാൽ നാരകമെന്ന് സ്വയം വിളിച്ചിരുന്നു. വീണ്ടും ശ്രദ്ധിക്കുക, ഇവിടെ ഏലിയാവെത്തിയിട്ട് അവരെ നോക്കിയും ഇത് വിഷമുള്ള പേച്ചുരയാണെന്ന് കണ്ടിട്ട് അത് അവരെയെല്ലാം കൊന്നുകളയുമെന്ന് കണ്ടപ്പോൾ അവർ നിലവിളിച്ചുകൊണ്ട് അവനോട് കലത്തിൽ മരണമെന്ന് പറഞ്ഞു. അവനവരോട് ഒരു പിടി മാവ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അതവൻ കലത്തിലിട്ടിട്ട് ഇപ്പോൾ ശരിയായിരിക്കുന്നു, ആളുകൾക്ക് വിളമ്പി കൊടുക്ക എന്ന് പറഞ്ഞു. അത് മരണത്തെ ജീവനിലേക്ക് മാറ്റിക്കളഞ്ഞു. ക്രിസ്തു ഭോജനയാഗമായിട്ട് ഈ ഭോജനയാഗം ഒരു വിശേഷപരമായ കല്ലിലിട്ട് പൊടിച്ചിട്ട് അത് ഈ മാവിന്റെ ഓരോ ചെറിയ കഷണത്തെയും ഒരേ തരത്തിലാക്കിയിട്ട് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് കാണിക്കുന്നു. അവൻ അനന്യനായിട്ട് നിങ്ങളുടെ സഭാസംഘടനയിൽ ഇട്ടാൽ അത് വചനമായിട്ട് ജീവിക്കും. ക്രിസ്തു വചനവും എല്ലാത്തിന്റെയും കൂടാരത്തിന്റെയും കാഴ്ചയപ്പത്തിന്റെയും എല്ലാത്തിന്റെയും മാതൃകയാകുന്നു. പാത്രത്തിനടിയിലുള്ള നുറുക്കപ്പെട്ട അപ്പം അവന്റെ നുറുക്കിയ ശരീരമായിരുന്നു. അത് യഹൂദന്മാർക്ക് അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നുവെന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റുള്ള ഈ കാര്യങ്ങളെല്ലാം അവനെ മാതൃകയാക്കിയിരുന്നു. ഇപ്പോൾ അവൻ ദൃശ്യത്തിലായിട്ട് നാം എല്ലാവിധ സഭാസമുദായങ്ങളെയും മതവിശ്വാസങ്ങളെയും പിന്നിട്ട് കഴിഞ്ഞതായി നാം കാണുന്നു. കാരണം അവൻ കലർപ്പില്ലാത്ത മാറ്റമില്ലാത്ത ദൈവവചനമായിട്ട് വിശുദ്ധ യോഹന്നാൻ ഒന്നിന്റെ പുളിപ്പില്ലാത്ത അപ്പമാകുന്നു. അത് ശരിയാണ്, അവൻ പുളിപ്പില്ലാത്ത അപ്പമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇത് ചേർത്താലും അത് ചേർത്താലും അതൊരു പുളിപ്പ് അതിനോട് ചേർത്തിട്ട് അത് നിങ്ങൾക്കായി നേരത്തെ തന്നെ ആദ്യം നൽകപ്പെട്ടിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇന്ന് മനുഷ്യരാശിയെ കൊന്നുകളയുന്നത് എന്താകുന്നു? അവർ ഓരോന്നിനെയും എടുത്ത് സങ്കരജാതിയാക്കുന്നു. നിങ്ങളതിനെ സങ്കരജാതിയാക്കുമ്പോൾ നിങ്ങൾ അതിനെ കൊന്നുകളയുന്നു. ഹോ, ഇത് കാഴ്ചയ്ക്ക് കൂടുതൽ ഭംഗിയുള്ളതാകുന്നു. തീർച്ചയായും സങ്കരവിത്താകുന്നു. ചോളം വറുത്തതും അതുപോലെയുള്ള ഈ ഭക്ഷ്യധാന്യങ്ങൾ ചോളത്തിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്നു. സങ്കരവിത്തുകൾക്ക് വലിയ വലിയ നീണ്ട തണ്ടുകളും വലിയ വലിയ ഇതളുകളും ഉണ്ടായിട്ട് കാഴ്ചയ്ക്ക് മറ്റേതിലും രണ്ടിരട്ടി നന്നായി കാണപ്പെടുന്നു. എന്നാൽ ഇത് മരണമാകുന്നു. ശാസ്ത്രം അത് കണ്ടുപിടിച്ചിരിക്കുന്നു. നോക്കൂ, അത് മറികടക്കരുത്, അത് നിങ്ങളെ കൊന്നുകളയും. ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളെ ഇത് കാണിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ മുറ്റത്തുള്ള പൂക്കൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. വീടിന്റെ പിന്നിലായിട്ട് ഒരു സ്ത്രീക്ക് ചില സങ്കര ഇനത്തിലുള്ള പൂക്കൾ ചെടിയുടെ പൂച്ചട്ടി ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 3 വട്ടം അല്ലെങ്കിൽ 4 വട്ടം അതിന് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ അവ ചത്തുപോകുമായിരുന്നു. ആ മുറ്റത്ത് തന്നെ യഥാർത്ഥ ചെടിയും നിന്നിരുന്നു. 6 മാസത്തോളമായിട്ട് മഴ പെയ്തിരുന്നില്ല. അത്രയും ഉണങ്ങിയിരുന്നിട്ട് മഴ പെയ്താലും 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പൊടി പറപ്പിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ ചെടി തന്നെ അവിടെ സുന്ദരമായും ശോഭിതമായും സങ്കര ഇനത്തെക്കാൾ കൂടുതൽ ഇത്രയും വെള്ളമായി കിടന്നിരുന്നു. നിങ്ങൾ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കാതിരിക്കുക, അത് ചത്തുപോകും. എന്നാൽ അതിന് വെള്ളം എവിടെ നിന്ന് കിട്ടുന്നു? മറ്റൊരു കാര്യം എന്താണെന്നാൽ അതിൽ നിന്ന് കീടകളെ മാറ്റി നിർത്താൻ 1-2 ദിവസം വിട്ട് അതിന് തളിക്കേണ്ടത് ആവശ്യമാകുന്നു. നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ കീടകൾ അതിനെ തിന്ന് നശിപ്പിക്കും. അത് അത്രയും പിഞ്ചായതും മൃദുവേറിയതുമാകുന്നു. എന്നാൽ യഥാർത്ഥമായതിന് ഒരു കീട പോലും കിടക്കിയില്ല. ഇല്ല ഇല്ല, അത് ഇഴഞ്ഞു കയറിയിട്ട് ഇഴഞ്ഞു പോവുകയും ചെയ്യും. അത് യഥാർത്ഥമായതാകുന്നു. എന്നാൽ സങ്കരണം എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് നോക്കൂ. അതേ കാര്യം തന്നെ സഭയിലാകുന്നു. അവർ സഭാസമുദായത്തെ വചനവുമായി മിശ്രിതമാക്കാൻ ശ്രമിച്ചിട്ട് സഭാസമുദായങ്ങൾ പറയുന്നത് വചനത്തെ കൊണ്ട് പറയാൻ ശ്രമിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവയെ തളിക്കുകയും താലോലിക്കുകയും സൺഡേ സ്കൂളിൽ വരുന്നതിന് സ്വർണ നക്ഷത്രം കൊടുക്കുകയും അങ്ങനെയെല്ലാം ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. ശരിയാണ്. ദൈവത്തിന്റെ വചനത്താൽ ജനിച്ച ഒരു യഥാർത്ഥ വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി ഒരു കാഠിന്യമേറിയ വ്യക്തിയാകുന്നു. അത് നിങ്ങളാകുന്നു. ലോകത്തിന്റെ പേനും മറ്റും നിങ്ങളെ ഒരിക്കലും ശല്യം ചെയ്യുകയില്ല. അവനൊരു കഴുകനാകുന്നു. അവൻ അതിൽ നിന്നും ദൂരത്തായി പറക്കുന്നു. അവൻ ആകാശങ്ങളിലേക്ക് പറന്നുയരുന്നു. നോക്കൂ, ഇത് സത്യമാകുന്നു, മറ്റു യാതൊന്നുമല്ല. ശ്രദ്ധിക്കുക, സഭാസംഘടനകളും മതസംഹിതയും അങ്ങനെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കപ്പെട്ടതായ പുളിപ്പുള്ള അപ്പത്തെ പുളിപ്പില്ലാത്ത അപ്പവുമായി കൂട്ടിച്ചേർക്കാൻ കഴിയുകയില്ല എന്ന കാര്യം നാം ഇവിടെ മനസ്സിലാക്കിയിരിക്കണം. വേദപുസ്തകം ഇവിടെയുള്ള ദിവ്യ കർമ്മത്തിൽ ആരാധനയ്ക്കായി കടക്കുമ്പോൾ യാതൊരു പുളിപ്പില്ലായ്മയും നിങ്ങളോടൊപ്പം എടുത്തുകൊണ്ട് പോകരുത്. ദൈവം സ്വീകരിക്കുമെന്നുള്ളതിനെ മുൻകൂട്ടി കാണിക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു, ശരി, അവിടെ നിങ്ങൾ മരിക്കുന്നു. ഞാൻ പെന്തിക്കോസ്തുകാരനാകുന്നു, അവിടെ നിങ്ങൾ മരിക്കുന്നു. ഞാൻ ക്രിസ്തുവിന്റേതാകുന്നു, അതാണ് ശരി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിൽക്കേണ്ടതാകുന്നു, അത് ശരിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒന്നിൽ നിൽക്കുന്നു. ചർച്ചിൽ ഒരു വട്ടം 2 വിരലുകൾ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമുക്ക് വിജയം കിട്ടിയിരിക്കുന്നു. ഇംഗ്ലണ്ട് ചർച്ചിലിനെ വിശ്വസിച്ചുകൊണ്ട് അതോടൊപ്പം നിന്നു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് രാവിലെ സമയം നിങ്ങൾ എന്തോ ഒന്നിനോടൊപ്പം നിൽക്കുന്നു. നിങ്ങൾക്ക് ജീവനോടെ നിൽക്കുന്നതിനായി ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് വചനമായ ക്രിസ്തുവാകുന്നു, സത്യം. ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിൽ ബാബിലോൺ അല്ലാതെ മറ്റ് യാതൊന്നും യാതൊരു സഭാസംഘടനയെ താരതമ്യപ്പെടുത്തുന്നില്ല. ബാബിലോൺ നിമ്രോദിനാൽ സ്ഥാപിക്കപ്പെട്ടിട്ട് നിമ്രോദ് ഒരു വിശ്വാസഘാതകനായിരുന്നു. അവന്റെ പക്കൽ ഒരു കൂട്ടം സ്ത്രീകൾ അവന്റെ രാജ്ഞികളായി ഉണ്ടായിരുന്നത് പ്രവാചകികളായിരുന്നു. ബാലാം തന്നെയും അവരുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നതായി അവർ കരുതുകയും അതിന്റെ വേരുകളും മറ്റും അവർക്കുണ്ടായിരുന്നു. അവർ ആരാധിക്കുകയും ഹിസ്ലോപ്സ് ടു ബാബിലോൺ സഭയുടെ ഇതിഹാസവും വായിക്കുന്നവരായ നിങ്ങളിൽ പല വിദ്വാൻമാർക്കും അവർ എപ്രകാരം ചെയ്തിരുന്നുവെന്ന് അറിയാം. അവരുടെ പക്കൽ ഇത് ചെയ്തിരുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു. അത് ദേവതകളും മറ്റെല്ലാം ആയിരുന്നിട്ട് അതൊരു ബലപ്രയോഗത്താലുള്ള മതമായിരുന്നു. ബാബിലോണിന് ചുറ്റുമായുള്ള സകല മനുഷ്യരും സകല നഗരങ്ങളും ബാബിലോണിൽ നിമ്രോദിന്റെ ഗോപുരത്തിനടിയിൽ ആരാധനയ്ക്കായി നിർബന്ധിക്കപ്പെട്ടിരുന്നു. ശരിയാണ്. അവർ അവിടെ അത് ചെയ്യുന്നതിന് നിർബന്ധിക്കപ്പെടുകയും അത് തർക്കിക്കപ്പെടുകയും ചെയ്തിരുന്നു. അവിടെയാണ് കൂട്ടക്കുഴക്കൽ വന്നെത്തിയത്. അതുപോലെ തന്നെ ഇന്ന് സഭയും എത്തിയിരിക്കുന്നു. നിങ്ങൾ സൺഡേ സ്കൂളിൽ പങ്കെടുത്തില്ലെങ്കിൽ, നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ, ഇത് ചെയ്യുന്നതിന് വാടക എടുക്കേണ്ടിയിരിക്കുന്നു, ഇതും അതും അങ്ങനെയെല്ലാമായിട്ട് നിങ്ങൾ ഈ ചിത്രത്തിന് പുറത്തായിരിക്കുന്നു. ട്യൂഷനിൽ വെച്ച് അവർ ഇന്ന് രാവിലെ ഇത് കേൾക്കുന്നു. ഞാൻ എല്ലായ്പ്പോഴും ജനങ്ങളെ നിർബന്ധിച്ചിട്ട് നിങ്ങൾ പള്ളിയിൽ പോകുക, എവിടെ പോകുന്നുവെന്ന് കാര്യമാക്കേണ്ട എന്ന് പറഞ്ഞിരുന്നതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ ആശ്ചര്യപ്പെട്ടിരുന്നു. ജനങ്ങൾ പിന്നോട്ട് മാറി ഈ രീതിയിൽ പോയിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്താണ് കാര്യമെന്ന് ഞാൻ ഓർക്കുകയുണ്ടായി. ഞാൻ അവരിൽ ചിലരുടെ അടുക്കൽ ചെല്ലുകയുണ്ടായി. ആദ്യത്തെ ദിവസം നിങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ അവർ നിങ്ങളെ സമീപിച്ചിട്ട് ഞങ്ങളുടെ സഭയിൽ ചേരുക എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്വാഗതമില്ല. അതൊരു നിർബന്ധമായ കാര്യമാകുന്നു. അത് നിങ്ങളുടെ മേൽ നിർബന്ധിക്കപ്പെടുന്നു. അത് ബാബിലോണാകുന്നു. എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾ നിർബന്ധത്താലല്ല, എന്നാൽ തെരഞ്ഞെടുപ്പിനാൽ എത്തുന്നു. നിങ്ങളുടെ ഹൃദയം നിങ്ങളെ അകത്തേക്ക് വലിക്കുന്നു. അതിനാൽ ദൈവം തന്റെ നാമത്തെ ബാബിലോണിൽ ഇട്ടില്ല. ഇപ്പോൾ സമാപിപ്പിക്കാം. തന്റെ പേരിനെ അവന് ബാബിലോണിലെ സഭകളിൽ ഇടുവാൻ കഴിയില്ല. ഓ, അവർ അവന്റെ നാമത്തെ അവർ അവിടെ ഇട്ടിരിക്കുന്നു. എന്നാൽ അവൻ ഒരിക്കലും ഇട്ടില്ല, ഒരിക്കലുമില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, ശരിയെങ്കിൽ സഹോദരൻ ബ്രഹാം, നിൽക്കൂ നിൽക്കൂ, ഒരു നിമിഷത്തേക്ക് ശാന്തരായിട്ട് അവിടെ തന്നെ ഇരിക്കൂ. സ്വല്പം കൂടി സമയമെടുത്തുകൊള്ളാൻ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. ശരി, ശ്രദ്ധിക്കുക, അവർ അവന്റെ നാമത്തെ അവിടെ ഇട്ടു, എന്നാൽ ദൈവം അതിട്ടില്ല. ഇപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കണ്ടുമുട്ടി, നിങ്ങളുടെ യാഗത്തെ സ്വീകരിക്കുന്നത് ഞാൻ എന്റെ പേര് സ്ഥാപിക്കുവാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ചാകുന്നു. നിങ്ങൾ ഈ പട്ടണത്തിൽ ഈ വാതിൽക്കൽ എന്റെ നാമത്തെ തെരഞ്ഞെടുത്ത സ്ഥാനത്ത് നിങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ എത്തുന്നത്. അവർ അതിന് ഇത് ക്രിസ്തു സഭ എന്ന പേര് കൊടുത്തിരിക്കുന്നു. ആ പ്രഖ്യാപനത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് എതിർ എന്നൊരു വാക്കുകൂടി ചേർക്കാൻ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ഹാ, കർത്താവ് പഠിപ്പിച്ചിരുന്ന സകലവുമായിട്ട് അവർ വിയോജിക്കുന്നു. അവർ ആധുനിക പരീശന്മാരാകുന്നു. എന്നാൽ അവൻ തന്റെ നാമം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് നാം കണ്ടുപിടിച്ചിരിക്കണം. കാരണം അതിലാകുന്നു അവന്റെ ഏകമാത്രമായ വാതിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കുക, അവൻ തന്റെ നാമത്തെ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അവന്റെ പുത്രനിലാകുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, ഒരു നിമിഷം നിൽക്കൂ സഹോദരൻ ബ്രണഹാം, അത് പുത്രനായിരുന്നു, പിതാവല്ലോ. പുത്രൻ എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും പിതാവിന്റെ പേരാണ് എടുക്കുന്നത്. ഞാൻ ഈ ഭൂമിയിൽ ഒരു ബ്രണഹാമിന്റെ പേരിലെത്തിയിരിക്കുന്നു, കാരണം എന്റെ പിതാവിന്റെ പേര് ബ്രണഹാം എന്നാകുന്നു. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. അതിനായി നിങ്ങൾക്കൊരു തിരുവെഴുത്ത് ആവശ്യമാണോ? അത് വിശുദ്ധ യോഹന്നാൻ 5:43 ആകുന്നു. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല എങ്കിൽ പിതാവ് തന്റെ സ്വന്തം നാമത്തെ, അത് യേശു ആകുന്നു, പുത്രനിലിട്ടിരിക്കുന്നു. എങ്കിൽ അവൻ തന്നെ വഴിയാകുന്നു, അവൻ വാതിലാകുന്നു, അവൻ വീടാകുന്നു. അവനിലാണ് തന്റെ പേര് സ്ഥാപിക്കാൻ അവൻ തിരഞ്ഞെടുത്ത സ്ഥലം. ദൈവം ഒരിക്കലും തന്റെ നാമത്തെ എന്റെ മേൽ സ്ഥാപിച്ചില്ല. അവൻ ഒരിക്കലും ഒരു സഭയിൽ സ്ഥാപിച്ചിട്ടില്ല. അവൻ മെത്തഡിസ്റ്റിലോ ബാപ്റ്റിസ്റ്റിലോ കത്തോലിക്കയിലോ ഒരിക്കലും സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ അവൻ അഭിഷിക്തനായ ഇമ്മാനുവേലായ ക്രിസ്തുവിലായിരിക്കുന്നു. അവൻ വചനമായിരിക്കുന്നതിനാൽ നാമം വചനത്തിലാകുന്നു. ആമേൻ. അവൻ പിന്നെ എന്താകുന്നു? വചനം വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് ദൈവനാമത്തിന്റെ വെളിപ്പെടുത്തലാകുന്നു. യാതൊരു അത്ഭുതവുമില്ല, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗസ്ഥനായ എന്റെ പിതാവ് ഞാൻ ആരാകുന്നുവെന്ന് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ ആരാധനാ സ്ഥലത്തെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. ഓ ജീവനുള്ള ദൈവത്തിന്റെ സഭയെ, യേശുക്രിസ്തു എന്ന ഉറച്ച പാറയിൽ ഏകയായി നിൽക്കുന്നു. നിങ്ങൾക്ക് പാട്ടുപാടാൻ കഴിയും, എന്നാൽ നിങ്ങൾ വചനമായ ക്രിസ്തുവിലല്ലെങ്കിൽ നിങ്ങൾ ആടുകയും ഇടരുകയും ചെയ്യുന്ന മണ്ണിലാകുന്നു. എന്നാൽ ഈ കല്ലിന്മേൽ അത് ക്രിസ്തുവായ എന്റെ വചനമാകുന്നു. അവൻ ലൂഥറൻ സന്ദേശത്തെ പണിതു, അവർ അത് സഭാസമുദായമാക്കി. അത് കാൽപ്പടിയായിട്ട് വളരുകയായിരുന്നു. പിന്നെ അത് കാലിന്റെ ഭാഗത്തേക്ക് മെത്തഡിസ്റ്റിലേക്കും മറ്റുമായി വളരാൻ തുടങ്ങി. അവിടെയാണ് അവൻ തന്റെ സഭയെ തന്റെ വചനത്തിൽ സ്ഥാപിച്ചത്. ഇപ്പോൾ അവന് എല്ലാം കാലും എല്ലാം തുടയുമാകുന്നില്ല, അവനൊരു ദേഹമാകുന്നു. ഇപ്പോഴാകുന്നു മൂടിയുടെ ഭാഗം എത്തുന്നത്. നിങ്ങൾ പിരമിഡുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിപ്പോൾ പിരമിഡിന്റെ മതമായി ഞാൻ പ്രസംഗിക്കുന്നില്ല. എന്നാൽ ആദ്യത്തെ വേദപുസ്തകം എഴുതിയത് ആകാശത്തിലായിരുന്നു. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് രാശിചക്രത്തിന്റെ ആദ്യത്തെ രൂപമായ കന്നികയിൽ കൂടി തുടങ്ങുന്നു. അവസാനത്തെ രൂപം സിംഹമായ ലിയോ ആകുന്നു. അവൻ ആദ്യം കന്നികയിൽ കൂടെയും പിന്നെ യഹൂദഗോത്രത്തിന്റെ സിംഹത്തിൽ കൂടെയും വരുന്നു. അതിന് തൊട്ടു മുമ്പായി ഒരു ക്യാൻസറിന്റെ കാലമാകുന്നു. അത് ഒരു മത്സ്യം കുറുകെയുള്ളതാകുന്നു. ബാക്കിയുള്ളതെല്ലാം ശേഷമുള്ള കാലമാകുന്നു. നമുക്കിതിൽ കൂടെ കടന്നുപോകാൻ സമയമുണ്ടായിരുന്നെങ്കിൽ നമുക്കത് കൂടാരത്തിലുണ്ട്. പിരമിഡിന്റെ ഈ അടിസ്ഥാനങ്ങൾ രാജാവിന്റെ മുറിയിലേക്ക് എത്തുന്നതിനുള്ള വഴിയാകുന്നു. നിങ്ങൾ ഏഴാമത്തെ ഭിത്തിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് അവിടെ പരിചയപ്പെടുത്തുന്നതിനായി ഒരു വേദിയുണ്ട്. അവിടെ ഒരു ദൂതനെത്തിയിട്ട് നിങ്ങളെ രാജാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. യോഹന്നാൻ സ്നാപകൻ എന്ന ദൂതൻ രാജാവിനെ പരിചയപ്പെടുത്തിയിരുന്നു. എന്നാൽ ആണിക്കല്ല് നിഷേധിക്കപ്പെട്ടിരുന്നു. അതെവിടെയാണെന്ന്, ആ നിന്ദിക്കപ്പെട്ട കല്ല് അതെന്തായിരുന്നാലും അതെവിടെയാണെന്ന് അവർക്കറിയില്ല. കാരണം അതൊരു തിരസ്കരിക്കപ്പെട്ട കല്ലായിരുന്നു. എന്നാൽ ആ കല്ലാണ് ആ മുഴുവൻ കാര്യത്തെയും മൂടിയിടുന്നത്. അത് പിരമിഡിനെ 7 സഭാകാലഘട്ടങ്ങളുടെ പൂർണ്ണതയിൽ കൂടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. അതിനോട് കൃപയെ ചേർക്കുക, ഇത് ചേർക്കുക, അത് ചേർക്കുക, അങ്ങനെ 7 ചേർക്കലുകൾ ഉണ്ടായിട്ട് അവസാനത്തേത് ക്രിസ്തുവാകുന്നു. നിങ്ങളുടെ സ്നേഹത്തോട് ഇത് ചേർക്കുക, നിങ്ങളുടെ കൃപയോട് കൃപ ചേർക്കുക, മറ്റെന്തെങ്കിലും പിന്നെ മറ്റെന്തെങ്കിലും ചേർക്കുക, അങ്ങനെ അത് ക്രിസ്തുവായ ആണിക്കല്ലിൽ എത്തുന്നത് വരെ ചേർക്കുക. ഞാൻ വാതിലാകുന്നു. ഇപ്പോൾ ഒരു പുത്രൻ എല്ലായ്പ്പോഴും തന്റെ പിതാവിന്റെ നാമത്തിൽ വരുന്നു. ഏതൊരു പുത്രനായാലും തന്റെ പിതാവിന്റെ നാമത്തിൽ വരുന്നു. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. എങ്കിൽ പിതാവിന്റെ പേരെന്താകുന്നു, പുത്രന്റെ പേരെന്താകുന്നു? അവൻ പറഞ്ഞു, കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ ഈ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. അതെ, അവൻ പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു. അത് അതേ യേശു തന്നെയാകുന്നു. ആ കാരണത്താലാണ് അവർ ഓ യേശു എന്ന് ആരാധിച്ചിരുന്നത്. നോക്കൂ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ഇത് കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. അത്രമാത്രം, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഓർക്കുക, അവനിവിടെ ഇതുകൂടി ചേർത്ത് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മറ്റൊരുത്തൻ വന്നാൽ അതൊരു സഭാസംഘടനയോ മതവിശ്വാസമോ ആകുന്നു. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. നിങ്ങളുടെ മുമ്പിൽ ന്യായീകരിക്കപ്പെട്ട് തെളിവാക്കപ്പെട്ട വചനമായ എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. അതപ്പോഴുള്ളതായിരുന്നതുപോലെ തന്നെ അവൻ ഇന്നുമാകുന്നു. ഈ ദേശത്തിനും അപ്പുറത്തുമുള്ള ജനങ്ങളായി നിങ്ങൾ ഇത് വിട്ടുകളയരുത്. മറ്റൊരുത്തൻ വരും, ഒരു സഭ, അത് നിങ്ങൾ സ്വീകരിക്കും. കാരണം നിങ്ങൾക്ക് ഏത് രീതിയിലും അവിടെ പ്രവർത്തിക്കാം. ഞാനത് തെളിവാക്കുകയില്ല. അവൻ നൽകിയിട്ടുള്ള സന്ദേശത്തിന് പുറമേയായി ഒരിക്കലും യാതൊന്നും ഒരു സമയത്തും ഒരു സഭയിലും ന്യായീകരിക്കപ്പെടുത്തി കാണിച്ചിട്ടില്ല. ലൂഥറിന്റെ ന്യായീകരണം, വെസ്ലിയുടെ വിശദീകരണം, പെന്തിക്കോസ്തിന്റെ കൃപാവരങ്ങൾ യഥാസ്ഥാനത്താക്കുന്നു. അതിൽ നിന്ന് അവരൊരു സഭാസംഘടന ഉണ്ടാക്കിയ ഉടൻ തന്നെ അവിടെ അത് ചത്തുപോയി. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുക. എന്നാൽ അവൻ പറഞ്ഞു, എന്റെ നാമത്തെ സ്ഥാപിപ്പാനായി ഞാനൊരു സ്ഥലം തെരഞ്ഞെടുക്കും. ആ നാമം യേശുവായിരുന്നു. വിശുദ്ധ യോഹന്നാൻ ഒന്ന് പ്രകാരം യേശു വചനമാകുന്നു. അത് ശരിയല്ലേ? അതാണ് ക്രിസ്തുവായ വചനത്തിലുള്ള ആരാധനയുടെ സ്ഥാനം. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. അത് മത്തായി 1:23. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കുറിച്ചെടുത്തുകൊള്ളുക. യേശു യഹോവ അവൻ രക്ഷിതാവാകുന്നു. ഇപ്പോൾ അഞ്ചാമത്തെ വാക്യം, അവൻ വാതിലാകുന്നു എന്ന് കാണിക്കുന്നു. അങ്ങനെ ഇപ്പോൾ വളരെയധികം അദൃശ്യമായ തെളിവുകളാൽ ഈ വാതിലും ആ പേരും ആ സ്ഥാനവും ദൈവം മനുഷ്യനെ ആരാധനയ്ക്കായി കണ്ടുമുട്ടുന്ന ഒരേ ഒരൊറ്റ സ്ഥാനമേ ഉള്ളൂ. അതവൻ ക്രിസ്തുവിലാകുമ്പോഴാകുന്നു എന്ന് തെളിയിക്കാൻ കഴിയും. ഇപ്പോൾ ചോദ്യമെന്നത് ക്രിസ്തുവിൽ നാം എങ്ങനെയാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് ചെറുതായെന്ന് നിങ്ങളെ നുള്ളിയെന്നിരിക്കാം. എന്നാൽ നിങ്ങൾക്കറിയാമോ, അത് മരുന്ന് കഴിക്കുന്നത് പോലെയാണ്. അത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നില്ലെങ്കിൽ അത് യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല. ലൂഥറൻകാർ സഭയിൽ ചേരുന്നത് കൂടെ ലൂഥറൻകാർ അതിലാകാമെന്ന് ആഗ്രഹിക്കുന്നു. മെത്തഡിസ്റ്റുകാർ ഒച്ച വയ്ക്കുന്നതിൽ കൂടെ ആകാമെന്ന് ആഗ്രഹിക്കുന്നു. പെന്തിക്കോസ്തുകാർ അന്യഭാഷ സംസാരിക്കുന്നതിൽ കൂടെ ആഗ്രഹിക്കുന്നു. അതപ്പോഴുമാകുന്നില്ല. ഇല്ല, അത് കൃപാവരങ്ങളും ഇത്യാദി കാര്യങ്ങളുമാകുന്നു. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1:12 പറയുന്നു, നാം ഏക ആത്മാവിൽ അത് വചനമായ വിത്തിന് ജീവൻ കൊടുത്ത് ആ വിത്തിനെ ആ കാലത്തേക്ക് നയീകരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാകുന്നു. ഇവിടെ ഇതാ മെത്തഡിസ്റ്റ് കാലത്തെ വിത്ത് കിടക്കുന്നു. പരിശുദ്ധാത്മാവിന് ആ വിത്തിനെ എടുത്ത് ജീവനിലേക്ക് കൊണ്ടുവന്നിട്ട് ശുദ്ധീകരണത്താൽ സഭയെ വിശുദ്ധീകരിക്കേണ്ടിയിരുന്നു. ലൂഥർ അത് പ്രസംഗിച്ചിരുന്നില്ല. കാരണം ലൂഥറിനത് അറിയില്ലായിരുന്നു. പെന്തക്കോസ്തുകാർ കൃപാവരങ്ങളെ യഥാസ്ഥാനത്താക്കുന്നതിനു വേണ്ടി അന്യഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവർ ഓരോരുത്തരും ഇതാകുന്നുവത് ഇതാകുന്നുവത് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. നാമെല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. ആ ശരീരം ഒരു കുടുംബമാകുന്നു. അത് ദൈവത്തിന്റെ കുടുംബമാകുന്നു. അത് ദൈവത്തിന്റെ ആലയമാകുന്നു. ദൈവത്തിന്റെ ആലയം യേശുക്രിസ്തുവിന്റെ നാമമാകുന്നു. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഒരു തലപ്പേരിൽ കൂടെ നിങ്ങൾക്ക് എങ്ങനെ വരാൻ കഴിയും? നിങ്ങളുടെ ചെക്കിൽ ബഹുമാന്യനായ ഡോക്ടർ ശുശ്രൂഷകന് കൊടുക്കാൻ ആജ്ഞാപിക്കുന്നു എന്ന് എഴുതിയിട്ടുള്ളത് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? മനസ്സിലായില്ലേ? നിങ്ങളൊരു റെവറൻഡോ ഡോക്ടറോ മിനിസ്റ്ററോ ആകാം. എന്നാൽ കർത്താവിന്റെ നാമം യേശു ക്രിസ്തു ആകുന്നു. നോക്കൂ, ഞാൻ എന്റെ നാമത്തെ എന്റെ ആരാധനാലയത്തിന്റെ വാതിലിൽ എന്റെ കുടുംബത്തിന് അവിടെ രക്തത്തിനടിയിലായി മിസ്രൈമിലായിരുന്നതുപോലെ ഒരുമിച്ച് കൂടി ആരാധിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിന് പുറമെയുള്ളതെല്ലാം മരണമാകുന്നു. അവിടെ യാതൊരു പുളിപ്പുള്ള അപ്പവും ഉണ്ടായിരിക്കില്ല. അതിൽ ഒരിടത്തും യാതൊരു സഭാസമുദായത്തിന്റെ കലർപ്പും ഉണ്ടായിരിക്കില്ല. എന്റെ ആലയം, എന്റെ മക്കൾ എന്റെ ജീവാണുവിനാൽ ജനിച്ചിരിക്കും. ആമേൻ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എന്റെ ജീവനെ അവരിലുണ്ടായിരിക്കും. ടേബിൾസ് ഓഫ് ദ ഹാർട്ട്. ഞാൻ എന്റെ വചനത്തെ അവരിൽ ഇട്ടിരിക്കുന്നു, അവരുടെ ഹൃദയത്തിന്റെ പലകമേൽ ഞാൻ എഴുതും. എന്റെ കുടുംബം അതാകുന്നു, യേശു ക്രിസ്തുവിന്റെ ദേഹമായ കുടുംബം അതാകുന്നു. നിങ്ങൾ കടന്നു വരുന്ന ആ വാതിൽ അത് മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ പെന്തിക്കോസ്റ്റലോ ആയിരിക്കില്ല, എന്നാൽ ഞാൻ എന്റെ നാമത്തെ ഇടുന്ന വാതിലായിരിക്കും. അത് മെത്തഡിസ്റ്റ് ആയിരിക്കില്ല. ദൈവത്തിന്റെ പേര് മെത്തഡിസ്റ്റ് എന്നല്ല, ദൈവത്തിന്റെ പേര് പെന്തിക്കോസ്റ്റൽ എന്നല്ല, ദൈവത്തിന്റെ പേര് ബാപ്റ്റിസ്റ്റ് എന്നല്ല, ദൈവത്തിന്റെ പേര് കത്തോലിക്കൻ എന്നല്ല. എങ്കിൽ ഈ വാതിലുകളിൽ നിന്ന് മാറി നിന്നുകൊള്ളുക, മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത് എന്റെ നാമത്തെ സ്ഥാപിക്കും. വേദപുസ്തകത്തിൽ മറ്റ് യാതൊരിടത്തും യാതൊരു സ്ഥലത്തും ദൈവത്തിന്റെ നാമത്തെ സ്ഥാപിപ്പാനായി യേശു ക്രിസ്തുവിൽ മാത്രമല്ലാതെ മറ്റ് യാതൊരു സ്ഥാനവും എടുത്തിട്ടുള്ളതായി കാണുന്നില്ല. കാരണം അവൻ ദൈവപുത്രനായിട്ട് ദൈവത്തിന്റെ പേരെടുത്തിരിക്കുകയും അത് ദൈവത്തിന്റെ മനുഷ്യനാമവുമാകുന്നു. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. നിങ്ങൾ മെത്തഡിസ്റ്റ് ആയാലും ബാപ്റ്റിസ്റ്റ് ആയാലും പ്രസ്ബിറ്റേറിയൻകാരനായാലും മതതത്വ ഉപദേശകനായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തു തന്നെ ചെയ്തിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടെ മാത്രമായിട്ട് എല്ലാം ഒട്ടും മടങ്ങുകയും എല്ലാ നാമം അവനെ കർത്താവ് അംഗീകരിക്കുകയും ചെയ്യും. അവിടെ ഇപ്രകാരമാണ് നിങ്ങൾ കടന്നുവരുന്നത്. നിങ്ങൾ ജലത്താൽ മാത്രം സ്നാനപ്പെട്ടിട്ട് പിന്നെ അവന്റെ വചനത്തെ നിഷേധിക്കുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു ജാരസന്താനമാകുന്നു. നിങ്ങളുടെ ജന്മം ശരിയായിട്ടുള്ളതല്ല. നിങ്ങൾ അവനെ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും പിന്നെ അവനെ നിഷേധിക്കുകയും ചെയ്യുന്നു. എന്റെ കുടുംബത്തെ എനിക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ചാൾസ് ബ്രണഹാം എന്റെ പിതാവെന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? വാതിലുള്ള ആ രക്തപരിശോധന അത് കാണിക്കും. ആഹാ, എന്റെ പെരുമാറ്റവും എന്റെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ ന്യായീകരണവും ഞാൻ ആ ദൈവമകനാണോ അല്ലയോ എന്ന് കാണിക്കും. ഇപ്പോൾ ദൈവത്തിന്റെ ഏകസ്ഥാനം അതാകുന്നു, അത് കാണുന്നില്ലേ? നിങ്ങളുടെ ബലിയെ നിങ്ങൾ എത്ര ആത്മാർത്ഥതയുള്ളവനാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ദൈവം സ്വീകരിക്കുന്ന ഏകസ്ഥാനം ക്രിസ്തുവിലാകുന്നു. ഓർക്കുക, നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഞാനും കടന്നുവരും. ഓർക്കുക, വേദപുസ്തകം പറയുന്നു. അതെ, വേദപുസ്തകം പറയുന്നു യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതങ്ങനെ പറയുന്നു. എന്നാൽ ഓർക്കുക, ഇതും എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശുവിനെ ക്രിസ്തു എന്ന് വിളിക്കാൻ കഴിയില്ല എന്നും എഴുതിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അവനാകുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എന്നാൽ പരിശുദ്ധാത്മാവ് സ്വയം അതിന്റെ ജീവനെ വചനത്തിന് കൊടുത്ത് നിങ്ങൾ ദൈവപുത്രനാണെന്ന് ന്യായീകരിച്ച് തെളിയിക്കാതെ അതാകുന്നില്ല. തിരുവെഴുത്ത് അപ്രകാരമാകുന്നു. ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത് എന്റെ നാമത്തെ സ്ഥാപിക്കും. നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രമല്ലാതെ മറ്റൊരിടത്തും പെസഹായ അർത്ഥുകൂടാ. അപ്പോൾ ഞാൻ നിന്നെ സ്വീകരിക്കും, നീ എന്റെ കുടുംബത്തിലാകുന്നു. ദൈവത്തിന്റെ കുടുംബം ആ കുടുംബത്തിന്റെ പിതാവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. അവൻ സമാധാന പ്രഭുവും വീരനാം ദൈവവും നിത്യപിതാവുമായിട്ട് അവന്റെ ആധിപത്യത്തിന് അവസാനമുണ്ടാകുകയില്ല. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അധിപതിയും രാജാവും ഇമ്മാനുവേലും ആദിയും അവസാനവും സമാധാന പ്രഭുവും വീരനായ ദൈവവും നിത്യപിതാവുമായിരിക്കെ അവന്റെ മക്കൾ ഓരോരുത്തരും അവന്റെ കൽപ്പന പ്രകാരമുള്ള സകല വചനത്തെയും അനുസരിക്കും. കാരണം അവർ അവന്റെ ഭാഗമാകുന്നു. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ബ്രണഹാംകാർ എന്ന പോലെ ജീവിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ജോണസസ് ആയിട്ട് ജോണസസ് എന്ന പോലെ ജീവിക്കുന്നു. ദൈവത്തിന്റെ ഭവനത്തിൽ നാം ദൈവത്തിന്റെ വചനത്താൽ അവന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. മറ്റെന്തെങ്കിലും തട്ടിപ്പുകാരന് നാം ചെവി കൊടുക്കുകയില്ല. ഓരോ സഭാകാലഘട്ടത്തിനും ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രകാരം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നും. എന്നാൽ നിങ്ങൾ തിരികെ ചെന്ന് ഇതിലേക്ക് അത് കുത്തിവെക്കാൻ ശ്രമിക്കരുത്, കാരണം അത് തണ്ടിലേക്ക് വളർന്നിരിക്കുന്നു. നിങ്ങൾ അസ്ഥിയും ശേഷിക്കുന്നതും എടുത്ത് തീയിലിട്ട് ചുട്ടുകളയണം, അത് പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. ആ സഭാകാലഘട്ടം മരിച്ചിരിക്കുന്നു. മുന്നോട്ട് തുടരുക, നാം ഇപ്പോൾ മറ്റൊന്നിലായിരിക്കുന്നു. ആമേൻ. ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത് എന്റെ നാമത്തെ സ്ഥാപിക്കും. ഹോ ദൈവമേ, 1 കൊരിന്ത്യർ 12
Grieve not the Holy Spirit of God, whereby you are sealed.
എഫെസ്യർ 4:30 ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് അടുത്ത ഉണർവ് വരെ അല്ല വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിനെ നമ്മുടെ തിരുവെഴുത്തിലെ ഈ പാഠത്തിലേക്ക് അപേക്ഷിക്കാം. അതിനുശേഷം നാം പോകുന്നതാണ് നല്ലത്. ഞാൻ ജനങ്ങളെ ക്ഷീണിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ? ജനങ്ങൾ എഴുന്നേറ്റ് വീടുകളിലേക്ക് പോകുന്നു, നോക്കൂ. കാരണം അവർക്ക് അവരുടെ വൈകിട്ടത്തെ ആഹാരം പാകം ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരും പോകാനായി കാത്തിരിക്കുന്നു. ദിവസം മുഴുവനും ഇത് കേൾക്കുന്നതിനു വേണ്ടി ഇവിടെ വരുന്നത് അവർ പ്രതീക്ഷിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ ശ്രദ്ധിക്കൂ, നിങ്ങൾക്കറിയാമല്ലോ, ബെൻ, എനിക്കിത് നിങ്ങളുമായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ ബെൻ, നന്ദിയുണ്ട്. സഹോദരൻ ബെൻ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. യുദ്ധത്തിൽ അവൻ നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, അദ്ദേഹം തുണ്ടം തുണ്ടമായി വെടിയേറ്റ് തകർക്കപ്പെടുകയും അങ്ങനെയെല്ലാമായിരുന്നു. എല്ലാമായിട്ടുള്ള ഒരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അവൻ സത്യസന്ധനായി നിന്നു. അവന്റെ ഭാര്യ അവനെ വിട്ടുപോയി. അവൾ അവന്റെ കുഞ്ഞുങ്ങളുമായി ഓടിപ്പോയിട്ട് വീണ്ടും വിവാഹിതയായി. ഓ ദൈവമേ, എനിക്കത് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല. എന്നാൽ എങ്ങനെയൊക്കെയായാലും ബെൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം നിറയെ ചിന്നിച്ചിതിർന്ന വെടിയുണ്ടകളുമായി തന്റെ ഞരമ്പുകൾ അമർത്തിക്കൊണ്ട് കിടന്നിരുന്നു. ബെന്നിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ശരി, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് നിങ്ങളെ സ്വല്പം ഒന്ന് വേദനിപ്പിച്ചേക്കാം. എന്നാൽ ശ്രദ്ധിക്കുക, എന്നോട് പിണങ്ങരുത്, ഓർക്കുക മാത്രം ചെയ്യുക. ഇസ്രായേൽ ഒരിക്കൽ ആ വാതിൽ നോക്കിയപ്പോൾ ആ വാതിൽ രക്തം പുരട്ടിയതായിരുന്നു. ആ നാമം അത് രക്തവും അത് ജീവനുമായിരുന്നു. അവർ ആ രക്തത്തിനടിയിലായി പ്രവേശിക്കുകയും പിന്നെ അവർ മിസ്രയീം വിട്ടു പോകുന്നതുവരെ ഒരിക്കലും അതിന് പുറത്തായി പോയിരുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ അകത്ത് കടക്കുകയും നിങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നതുവരെ പിന്നെ ഒരിക്കലും പുറത്ത് കടക്കാതിരിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, വേദപുസ്തകം എല്ലായ്പ്പോഴും സത്യമാകുന്നുവെന്ന് നിങ്ങൾക്കതറിയാം. അവൻ വചനത്തെ അവിടെ ഇട്ടിട്ട് നിങ്ങൾക്കത് പോകുന്നിടത്തേക്ക് അതിനെ സ്ഥാനപ്പെടുത്തിയിട്ട് വീണ്ടെടുപ്പിന്റെ ആ മുഴുവൻ ചിത്രത്തെയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ വീണ്ടെടുപ്പിൻ നാൾ വരെ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നതുവരെ നിങ്ങൾ അവിടെ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ രക്തത്തിനടിയിലാകുന്നു. നിങ്ങൾ ഇനിയും പുറത്തു പോകുന്നില്ല. അതിനുശേഷം നിങ്ങൾ എന്താകുന്നു? ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ മകനായി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. പിശാച് ആഗ്രഹിച്ചാലും നിങ്ങളെ പ്രാപിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ മരിച്ചിരിക്കുകയും നിങ്ങളുടെ ആദ്യ ഭർത്താവ് മരിച്ചിരിക്കുകയും നിങ്ങൾ അടക്കപ്പെടുകയും നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളെ അവൻ എങ്ങനെ കിട്ടാൻ കഴിയും? നിങ്ങൾ എങ്ങനെ പുറത്തു കടക്കും? നിങ്ങൾ അവിടെയായിരിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ഞാനത് ഒറ്റയ്ക്ക് വിടുകയാണ്. അതത്രയും ധാരാളമായിട്ട് ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാൻ കഴിയുമല്ലോ. അതിനുശേഷം ഒരു പുതിയ സൃഷ്ടിയാകുന്നു. ഒരു സഭാ സമുദായത്തിലേക്കല്ല, എന്നാൽ വചനത്തിലേക്കാകുന്നു. നിങ്ങൾ വചനത്തിന്റെ ഒരു സൃഷ്ടിയാകുന്നു. കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ അടിസ്ഥാനക്കല്ല് നിങ്ങളിൽ ഇട്ടിട്ട് നിങ്ങൾ ദൈവപുത്രന്മാരും പുത്രിമാരുമായി മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്മേൽ ഓരോ കാലഘട്ടത്തിലും കല്ലിന്മേൽ കല്ല് വന്ന് ഉയരത്തിലേക്ക് വരുന്ന ആ വചനത്തെ ന്യായീകരിക്കുന്നു. അത് യേശു തന്റെ കാലഘട്ടത്തിൽ ചെയ്തതുപോലെ തന്നെയായിട്ട് അത് മറ്റെല്ലാത്തിന്റെയും മൂടിക്കല്ലാകുന്നു. എല്ലാ കാലഘട്ടങ്ങളിലും അവനിൽ കിടന്നിരുന്നു. യേശുവിൽ മോശയായിരുന്നു, യേശുവിൽ ദാവീദായിരുന്നു, യേശുവിൽ പ്രവാചകന്മാരായിരുന്നു. അത് ശരിയല്ലേ? യോസഫിനെ നോക്കുക, ഏകദേശം 30 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടു, കുഴിയിലിട്ടു, മരിച്ചുപോയെന്ന് കരുതിയിട്ട് പുറത്തെടുത്തു. അങ്ങനെ ചെന്ന് ഫറവോന്റെ വലതുഭാഗത്തായിരുന്നു. ശ്രദ്ധിക്കൂ, ഇത് കൃത്യമായും യോസഫ് യേശുവിലായിരുന്നു. അങ്ങനെ അവൻ വന്നപ്പോൾ അവൻ രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ഹല്ലേലൂയ പരിപൂർണതയായിട്ട് ദൈവത്വം അവനിൽ ദേഹരൂപമായി വസിച്ചിരുന്നു. ഒരു ഉത്തമ സൃഷ്ടിയായ ഒരു മണവാട്ടിയെ വീണ്ടെടുക്കുന്നതിനായി അവൻ വന്നു. അതൊരു ഉത്തമ സൃഷ്ടിയായിട്ട് സാത്താനോട് അവൻ അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു, നിങ്ങൾ സംസാരിക്കുന്നതായ ഇതുപോലെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല എന്നവൻ പറയുമ്പോൾ സാത്താനെ എന്നെ വിട്ടുപോക എന്ന് പറയും. നോക്കൂ, അതൊരു ഉത്തമ സൃഷ്ടിയായി നിന്ന് സംരക്ഷിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ മൂടിക്കല്ലെല്ലാത്തിന്റെയും തലയായി ഇത് തിരികെ വന്ന് മണവാട്ടിയെ തന്നോട് സ്വയമായി സ്വീകരിക്കും. ഇത് സ്ത്രീ പുരുഷന്റെ ഒരു ഭാഗമായിട്ട് പുരുഷനിൽ നിന്ന് എടുക്കപ്പെട്ടതുപോലെയാകുന്നു. മനുഷ്യന്റെ സകല ജീവാണുവും സ്ത്രീയിലുള്ളതാണ് ഒരു സ്ത്രീയെ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് ദൈവത്തിന്റെ വചന സഭയിലുമായിട്ട് അത് മണവാട്ടിയായ സഭയുണ്ടാക്കുന്നു. ഒരു സഭാ സംഘടനയല്ല അത് പിശാചാകുന്നു. അവയോരോന്നും തന്നെ, അവയിലുള്ള ജനങ്ങളെയല്ല ഞാൻ പിശാചെന്ന് വിളിക്കുന്നത്. അവർ പാവങ്ങളും വഞ്ചിക്കപ്പെട്ടവരുമാകുന്നു. യേശു പറഞ്ഞതുപോലെ കുരുടൻ കുരുടനെ നയിക്കുന്നു. അവനവരെ വിളിച്ചു പുറത്താക്കാൻ കഴിയില്ല. അവർ പറഞ്ഞു, നീ വ്യഭിചാരത്താൽ ജനിച്ചവനാകുന്നു, നിനക്കിവിടെ വരാൻ ആരാണ് അധികാരം തന്നത്? ഏത് സ്കൂൾ, ഏത് സെമിനാരിയിലാണ് നീ തിരിച്ചറിയപ്പെടുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മോശയുണ്ട്. അവൻ പറഞ്ഞു, നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നെയും അറിയുമായിരുന്നു. കാരണം മോശ തന്റെ 4 പുസ്തകങ്ങളിൽ അവനെക്കുറിച്ച് എഴുതിയിരുന്നു, നിന്റെ ദൈവമായ യഹോവ എന്നെ പോലൊരു പ്രവാചകനെ, ഒരു വചനം നൽകുന്നവനെ നിങ്ങൾക്കായി എഴുന്നേൽപ്പിക്കും. ആ പ്രവാചകനെ കേൾക്കാത്തവരെല്ലാം നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മുറിച്ചു കളയപ്പെടും. അത്രമാത്രം അതവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ എന്താകുന്നു? അവൻ വചനമാകുന്നു. എന്താകുന്നു ഇത്? പുളിപ്പൊട്ടും ശേഷിക്കാൻ ഇടയാക്കരുത്, ഇതിനോടുകൂടെ പുളിപ്പ് ചേരാനിടയാകരുത്. യാതൊരു മതതത്വ സംഹിതയോ വിഭാഗീയ സഭകളോ ഇതിനോടുകൂടെ ചേർക്കരുത്, കാരണം അത് അവിടെ തന്നെ ദുഷിക്കപ്പെട്ടിട്ട് നിങ്ങളുടെ വെളിപാട് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് നിങ്ങൾക്ക് വേഗം ഭക്ഷണത്തിനായി പോകാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം നിങ്ങൾ ദൈവത്തിന്റെ ഭവനത്തിൽ ഒരു ദൈവപുത്രനായിട്ട് നിങ്ങൾ ദൈവത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗമായിരിക്കുന്നു. റോമർ 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശിയിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല, കാരണം അവർ ലോകത്തിനുവേണ്ടി മരിച്ചവരും അവനിൽ ജീവിക്കുന്നവരും ഈ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവരുമായിട്ട് ദൈവത്തിന് അവരെ ഉപയോഗിക്കേണ്ട വചനമായി ഉണ്ടാക്കിയിട്ട് അവരെ മുൻനിയോഗിക്കുകയും ഈ മണവാട്ടിയുടെ പുസ്തകത്തിൽ അവരുടെ പേര് സ്ഥാപിക്കുകയുമാകുന്നു. അങ്ങനെ ഹൃദയത്തിലുള്ള ആ വിത്തിലേക്ക് വെള്ളം കടന്നു വരുമ്പോൾ അതിനെ അത് ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഉയർത്തുന്നു. ഹോ ദൈവമേ, അതിന് കഴിയാവുന്നിടത്തോളം സമ്പൂർണമാകുന്നു. എല്ലാ കാലഘട്ടത്തിലും അത് അപ്രകാരമായിരിക്കുന്നു. ലൂഥറൻകാർ ന്യായീകരണത്തിന് കീഴിലായി കാലുകളായി ഇപ്രകാരം ഉയർത്തപ്പെട്ടു. വെസ്ലി വിശുദ്ധീകരണത്തിനടിയിലായിരുന്നു. പെന്തക്കോസ്തുകാർ കൈകൾക്കടിയിലായി ജോലികളും പ്രവൃത്തികളും മറ്റുമായിട്ട് അവർക്ക് കാൽവിനിസ്റ്റുകാരായോ അർമേനിയൻകാരായോ ലീഗലിസ്റ്റുകാരായോ ആകേണ്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ നാം തലഭാഗത്തെത്തിയിരിക്കുന്നു. അത് ആണിക്കല്ലാകുന്നു. കൃപ കൃപ എന്ന ആണിക്കല്ല് ആർപ്പിട്ടു. ആണിക്കല്ല് എന്താണ് ആർപ്പിട്ടിരുന്നത്? കൃപ കൃപ എന്നായിരുന്നു. മരണത്തിൽ നിന്നും തത്വസംഹിതകളിൽ നിന്നും ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൈവത്തിന് തന്റെ കാലത്തേക്ക് മാതൃകയായി നിയോഗിക്കപ്പെട്ട ഏക ഉദ്ദേശം അവന്റെ പുത്രന്മാർ വചനത്തിന്റെ യുഗത്തിൽ ആത്മാവിനാൽ ജീവിക്കപ്പെടുക എന്നതാണ്. അതൊരു തീപ്പരി പോലെ എന്തിനെയോ ജീവിപ്പിക്കുന്നതിനായിട്ട് കത്തിയിട്ട് ഇപ്പോൾ സ്വർഗീയ സ്ഥാനങ്ങളിലായി ഇരിക്കുകയും അത് വർത്തമാനകാലമാകുന്നു. അത് ജീവനോടെ ഇരിക്കുകയും വചനത്തിലെ സകല വാഗ്ദത്തങ്ങൾക്കും കീഴടങ്ങിയിരിക്കുന്നു. പിന്നെ അതെന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ ജീവാണുവിന്റെ ഒരു ഭാഗമായിട്ട് വചനത്തിന്റെ ഒരു ഭാഗമായിട്ട് മറ്റുള്ള മനുഷ്യരും വചനത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒരുമിച്ചായിരിക്കുകയും ക്രിസ്തുവിന്റെ മുഴുവൻ ദേഹത്തെയും വെളിപ്പെടുത്തുന്നു, കാരണം നിങ്ങളുടെ ഇടയിൽ യാതൊരു പൊളിപ്പുമില്ല. സഹോദരൻ ബ്രൗൺ അവൻ എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ ഇടയിൽ യാതൊരു പുളിപ്പുമില്ലാഞ്ഞിട്ട് വചനം മാത്രമായി നിങ്ങൾ സ്വർഗീയ സ്ഥാനങ്ങളിലായി അവൻ തന്റെ നാമത്തെ സ്ഥാപിച്ചിരിക്കുന്ന ക്രിസ്തു യേശു എന്ന വാതിലായിരിക്കുന്നു. യാതൊരു പുളിപ്പും നിങ്ങളുടെ ഇടയിലില്ലാതെ അത് മുഴുവൻ ദിവ്യത്വത്തിന്റെ പരിപൂർണതയെ നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരുന്നു. ലൂഥറിന്റെ കാലത്ത് അത് കഴിഞ്ഞിരുന്നില്ല, വെസ്ലിയുടെ കാലത്ത് അത് കഴിഞ്ഞിരുന്നില്ല, പെന്തക്കോസ്തിന്റെ കാലത്ത് അത് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന പ്രത്യക്ഷമാകുന്ന കാലത്ത് സഭയെ തിരികെ ഒരുമിച്ച് കൊണ്ടുവന്ന് തന്റെ ജനങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പൂർണ്ണ ദിവ്യത്വത്തെ കൊണ്ടുവന്ന് ദൃശ്യമായ അടയാളങ്ങളെ കാണിക്കുകയും അവൻ ഈ ഭൂമിയിൽ ആദ്യം ഒരു പ്രവാചകനായ ദൈവത്തിന്റെ രൂപത്തിൽ വെളിപ്പെട്ടതുപോലെ തന്നെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഹോ സ്തോത്രം. മലാക്കിയുടെ 4 വാഗ്ദാനം ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള തിരുവെഴുത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുകയും അത് ചെയ്തിരിക്കുന്നു. എവിടെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ദൈവഭവനത്തിൽ ഇരുന്നു കൊണ്ട്. ഇത് വർത്തമാനകാലമാകുന്നു. ഇപ്പോൾ എളുപ്പമായിട്ട് നമുക്കിത് വേഗം നോക്കിയിട്ട് അടുത്ത 10 മിനിറ്റിനുള്ളിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാം പോകുന്നതിനിടയാകും. ഈ ദൈവഭവനത്തിലേക്ക് അവരുടെ കാലത്ത് ജീവിക്കപ്പെട്ട ചിലരെ നമുക്കിപ്പോൾ നോക്കാം. ഹാനോക്ക്, അടുത്ത 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സ്വല്പം കൂടി സഹിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കഴിയും. നോക്കൂ, ഹാനോക്ക് അവന്റെ കാലത്തേക്കുള്ള ദൈവത്തിന്റെ ജീവിക്കുന്ന വചനമായിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു. ഒരു പ്രവാചകൻ ദൈവത്തിന്റെ പ്രതിഫലനമാകുന്നു. എത്ര പേർക്കതറിയാം? ഒരു പ്രതിബിംബം സ്വയം പ്രതിഫലിപ്പിക്കുന്നില്ല, പ്രതിബിംബം അതിൽ പ്രതിഫലനമല്ല. എന്തെങ്കിലും ഒരു വസ്തു ഈ പ്രതിബിംബത്തിൽ പതിഞ്ഞിട്ട് ഇത് അതിനെ പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ടൊരു പ്രവാചകൻ ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമായിട്ട് അതിന് യാതൊന്നും തന്നെ പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ വന്നിട്ട് അവൻ ദൈവവുമായി നേരായ ഒരു പ്രതിഫലനത്തിന്റെ പാതയിൽ കൂടെ വചനമായ ക്രിസ്തുവിന്റെ സ്വരൂപത്തെ പ്രതിഫലിപ്പിക്കുന്നു. നോക്കൂ, മറ്റ് യാതൊന്നിനും അത് കഴിയുകയില്ല. നിങ്ങൾ ഒരു പ്രതിബിംബമാകുന്നു. ആ കാരണത്താൽ പ്രവാചകന് പുസ്തകം ഭക്ഷിക്കേണ്ടി വന്നിരുന്നു. ആ കാരണത്താൽ അവന് പുസ്തക ചുരുൾ തിന്നേണ്ടി വന്നിരുന്നു. ആ കാലത്തേക്കുള്ള വചനത്തെ അവനെ പ്രതിഫലിപ്പിക്കേണ്ടിയിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഹാനോക്കിനെ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സമ്പൂർണമായ പ്രതിബിംബത്തിന്റെ ഉദാഹരണമാകുന്നു. ദൈവം അവനിൽ കൂടെയുള്ള പ്രവൃത്തി കഴിഞ്ഞപ്പോൾ അവനെ രൂപാന്തരപ്പെടുത്തി ഉയരങ്ങളിലേക്ക് എടുത്തുകൊണ്ടുപോയി. അവന്റെ പക്കൽ പ്രതിഫലിച്ചിരുന്ന യാന്ത്രികതയെ ആത്മാവിനാൽ ചാലകത്വത്തിലേക്ക് മാറ്റിയിട്ട് അവനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി. ഏലിയാവിന്റെ കാലത്ത് അത് തന്നെയായിരുന്നു. ഏലിയാവിന്റെ അസ്ഥികളിൽ പോലും പ്രതിഫലനമുണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്രതിബിംബം അവന്റെ ശരീരത്തിലായി ദൈവത്തിന്റെ വചനത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഒരു മരിച്ച മനുഷ്യനെ അവന്റെ മേലിട്ടിട്ട് അവൻ വീണ്ടും ജീവനിലേക്ക് തീപ്പരിമിന്നിച്ചു. നാം അവന്റെ മാംസവും അവന്റെ അസ്ഥിയുമാകുന്നു. അത് നാം അവന്റെ മണവാട്ടിയായിരിക്കുന്നിടത്തോളമാകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ശരി. അവൻ നമുക്കായി മരിച്ചിട്ട് നാം നമ്മിൽ തന്നെ സ്വയം മരിച്ചിട്ട് അവന്റെ നാമത്തിൽ അടക്കപ്പെടുകയും അതിനാൽ നാം ഇനിയും ലോകത്തിന്റേതല്ലാതെ അവനിലായിട്ട് എഫെസ്യർ 1 പ്രകാരം സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള പേർ വരുവാൻ കാരണമായിരിക്കുന്നു. കാരണം രണ്ടും സ്വർഗത്തിലുള്ള കുടുംബം, സ്വർഗത്തിലുള്ള കുടുംബത്തിന്റെ പേരെന്താണ്? യേശു. ഭൂമിയിലുള്ള കുടുംബത്തിന്റെ പേരെന്താണ്? അത് രക്തമുണ്ടായിരിക്കുന്ന ദൈവഭവനമാകുന്നു. അത് ശരിയല്ലേ? അതാണ് വാതിൽ, അതാണ് പട്ടണം, അതാണ് അവൻ തന്റെ നാമത്തെ സ്ഥാപിച്ച സ്ഥലവും വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചതും. അത് വചനം പ്രതിഫലിപ്പിച്ചിട്ട് നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തെ തെളിയിച്ചു കാണിക്കുകയാണ്. അത് തന്നെ അവനാകുന്നു, അത് തന്നെ മോശയായിരുന്നു, അത് തന്നെ യാക്കോബായിരുന്നു, അത് തന്നെ ബാക്കിയുള്ളവരുമായിരുന്നിട്ട് ദൈവത്തിന്റെ വചനത്തെ തീപ്പൊരിയായി മിന്നിച്ചിട്ട് ദൈവം സ്വയമായി പ്രതിഫലിച്ചിരുന്ന പ്രതിബിംബങ്ങളായിരുന്നു. ദൈവത്തിന്റെ ഉത്തമ സൃഷ്ടിയായ യേശു ക്രിസ്തുവെന്ന ആ സമ്പൂർണ്ണ രൂപത്തിലേക്ക് വരിക, അതിന്മേൽ അടിച്ചിട്ട് അവൻ ബാക്കിയുള്ളവരെ അവനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു മണവാട്ടിയായി എടുക്കുന്നതിനിടയാക്കിയിരിക്കുന്നു. മോശ അവനിലായിരുന്നു, യോശുവ അവനിലായിരുന്നു. നിങ്ങളെ അവനിലാകുന്നുവെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവത്തിന്റെ കുടുംബത്തിൽ നിങ്ങൾ അവനിലായിരുന്നു. നിങ്ങൾ അവനോടൊപ്പം കഷ്ടപ്പെട്ടു, നിങ്ങൾ അവനോടൊപ്പം മരിച്ചു, നിങ്ങൾ അവനോടൊപ്പം കുരിശിലേക്ക് പോയി, നിങ്ങൾ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ നിങ്ങൾ ഇപ്പോഴും അവനോടൊപ്പമായിട്ട് സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ കാലത്തേക്കുള്ള സന്ദേശത്തെ ലോകത്തിന് പ്രതിഫലിപ്പിക്കുകയും അത് ലോകത്തിന്റെ വെളിച്ചവുമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നാൽ അതൊരു വിഭാഗീയ സഭയുടെ പറയും കീഴിൽ മറച്ചുവെച്ചാൽ പിന്നെ അവരെങ്ങനെയാണത് കാണുന്നത്? കാരണം നിങ്ങളുടെ ആചാരമര്യാദകളാൽ നിങ്ങൾ ആ വെളിച്ചത്തെ ദുർബലമാക്കുന്നു. വിഭാഗീയ സഭകളായ നിങ്ങൾ നിങ്ങളുടെ സഭയിൽ നിന്ന് ആ വെളിച്ചത്തെ മാറ്റിക്കളയുവാൻ ശ്രമിക്കുന്നു. നിങ്ങളോ അകത്ത് കടക്കുന്നില്ല, മറ്റുള്ളവരെ കടത്തുകയുമില്ല. ആമേൻ. നമുക്ക് സമാപിപ്പിക്കാം. എന്റെ പക്കൽ വളരെയധികമുണ്ട്, നമുക്ക് തുടരാൻ കഴിയും. ഓ ദൈവമേ, 5 മിനിറ്റ് കൂടി നമുക്കുണ്ട്. വാതിൽ ആരാകുന്നുവെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? എവിടെയാണ് ദൈവം തന്റെ നാമത്തെ സ്ഥാപിച്ചത്? യേശുവിലാകുന്നു. അവന്റെ നാമത്തിൽ നിങ്ങൾ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് നിങ്ങൾ അവിടെ കടക്കുന്നത്? സ്നാനപ്പെടുന്നതിൽ കൂടെയാണോ? എങ്ങനെയാണ്? വെള്ളത്താലാണോ? ആത്മാവിനാലാകുന്നു. ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു സ്നാനം, അത് പരിശുദ്ധാത്മ സ്നാനമാകുന്നു. ജലസ്നാനം നിങ്ങളെ ജനങ്ങളോടൊപ്പം കൂട്ടായ്മയിലാക്കുകയും നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന് തിരിച്ചറിയിക്കുകയും ചെയ്യുന്നു. അത് സത്യമാണ്. എന്നാൽ ഇത് ആത്മാവിലുള്ള സ്നാനമാണ്. എനിക്ക് യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ മേൽ വിളിച്ച് നിങ്ങളെ സ്നാനപ്പെടുത്താൻ കഴിയും. എന്നാൽ അത് ഇക്കാര്യത്തെ നിവൃത്തിയാക്കുന്നില്ല. എന്നാൽ ഒരു വട്ടം ആ പരിശുദ്ധാത്മാവ് വാസ്തവമായും ആ യഥാർത്ഥമായ വചനം യേശു, ആ വചനം നിങ്ങളിലേക്ക് വരട്ടെ. അപ്പോൾ സഹോദര, പിന്നെ സന്ദേശം നിങ്ങൾക്കൊരിക്കലും ഒരു രഹസ്യമായിരിക്കില്ല. നിങ്ങൾക്കതറിയാം. സഹോദര, അവരെല്ലാം നിങ്ങളുടെ മുമ്പിൽ വെളിച്ചത്തായിരിക്കുന്നു. ഹാലലൂയ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. സ്നേഹവാനായ ദൈവമേ, നീ ജനങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരിൽ ഓരോരുത്തരും സുഖപ്പെടണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഓ സ്നേഹം, ഓ വിശ്വാസത്താൽ ആ നീരൊഴുക്ക് കണ്ടെത്തിയത് മുതൽ അത് നിന്റെ മുറിവിൽ നിന്ന് ഒഴുകുന്നു. അത് ആ ഉത്തമ സൃഷ്ടിയിൽ നിന്നാകുന്നു. വീണ്ടെടുക്കുന്ന സ്നേഹം എന്റെ പ്രമേയമായിരിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അത് ദിവ്യമായ പരിശുദ്ധ സ്നേഹമാകുന്നു. അഴുക്കായ സ്നേഹമല്ല, ശുദ്ധിയും നിർമ്മലവും പരിശുദ്ധവുമായ സ്നേഹമായിട്ട് വചനമായ ദൈവത്തോടുള്ള സ്നേഹമാകുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഹോ, അത് ദാവീദ് കരയുന്നതാണ്. അവൻ അത്ഭുതവാനല്ലേ? നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഒരു വഴിയുണ്ട്, ഒരു വിശുദ്ധവും നിർമ്മലമായ വഴിയുണ്ട്. ഒരേ ഒരു കണ്ടുമുട്ടുന്ന സ്ഥാനമുണ്ടായിട്ട് ദൈവം നിങ്ങളെ അവിടെ കണ്ടുമുട്ടും. അതിപ്പോൾ ദൈവമേ, ഞാൻ ഇപ്പോൾ ഒരു നല്ല മെത്തഡിസ്റ്റുകാരനാകുന്നു, ഞാനൊരു നല്ല ബാപ്റ്റിസ്റ്റുകാരനാകുന്നു, ഞാനൊരു നല്ല പെന്തിക്കോസ്തുകാരനാകുന്നു എന്ന് നിങ്ങൾ പറയുന്നതിന്റെ കാരണത്താൽ അല്ല. എന്നാൽ നിങ്ങൾ വചനമായ യേശുവിലാകുന്നതിനാലാകുന്നു. വചനത്തിന്റെ ഒരു ഭാഗം ഇന്ന് വെളിപ്പെട്ടിട്ട് അത് ഈ ദിവസത്തെ സന്ദേശമാകുന്നു. ലൂഥറിന്റെയോ വെസ്ലിയുടെയോ പെന്തിക്കോസ്തിന്റെയോ അല്ല. എന്നാൽ നിങ്ങളുടെ യേശു, ആ പ്രതിഫലനം ഇതിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് അതിലേക്ക് തിരികെ പോകാൻ കഴിയില്ല. അത് നിങ്ങളുടെ വിശുദ്ധ അപ്പത്തോടുകൂടെ പൊളിപ്പിച്ചേർക്കുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും അതിന്റെ കാലത്ത് ജീവിക്കും. ഓ കർത്താവായ യേശുവേ, ആ മഹാനായ ആണിക്കല്ലേ, വരിക. നോക്കൂ, രക്തസാക്ഷിത്വത്തിന് പിൻകാലത്ത് പോയ ലൂഥറൻകാരുടെ പൊടി അവിടെ കിടക്കുന്നത് നോക്കൂ. അവിടെ കിടക്കുന്ന മെഥഡിസ്റ്റുകാരെ നോക്കൂ. ആ പെന്തക്കോസ്തുകാരെ മറ്റും ഇപ്പോൾ കടന്നു വന്നിട്ട് ആ യഥാർത്ഥമായ വംശം കടന്നു വന്നിരിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡുകാരായ നിങ്ങളിൽ നിന്ന് അതേ കാര്യത്തെ ദൈവം പുറത്തു കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെപ്പോലെ പിന്തിരിഞ്ഞ് വിഭാഗീയ സമുദായമായി തീർന്നിരിക്കുന്നു. വണ്ണസുകാരായ നിങ്ങൾ ആ പഴയ ജെസി പെന്തക്കോസ്റ്റൽ അസംബ്ലീസ് ഓഫ് ജീസസ് ക്രൈസ്റ്റുകാരുമായി ഒന്നിച്ചിരിക്കുന്നു. വർണ്ണവിവേചനത്തിന്റെ കാരണത്താൽ ഒന്ന് കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി വേർപിരിഞ്ഞ് മാറിയിരിക്കുന്നു. അത് ചെയ്തവരായി നിങ്ങൾ പിന്നെ ഒത്തുചേർന്നിട്ട് അതിനെ യുണൈറ്റഡ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം സഭാസമുദായമായിട്ട് അസംബ്ലീസിൽ വഴക്കിടുന്നു. അത് സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായയെ പോലെയാകുന്നു. സ്വന്തം ഛർദി നായയെ ആദ്യ സ്ഥാനത്ത് അസ്വാസ്ഥ്യമുളവാക്കിയെങ്കിൽ വീണ്ടും അത് അതിന് അസ്വാസ്ഥ്യമുളവാക്കില്ലേ? നിങ്ങളുടെ ആഹാരക്രമത്തെ സഭാസംഘടനയിൽ നിന്ന് വചനത്തിലേക്ക് മാറ്റുക, എന്നിട്ട് ക്രിസ്തുവുമായി ജീവിക്കുക. നിങ്ങൾ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു.
Sure, some bright day I'll go and see him. Some bright day I'll go and see him. Some bright day I'll go and see him. On the other shore. Oh, won't that be a happy meeting? Won't that... Word goes to word. The meeting. When the bride goes up, word by word. On the other shore. Oh, that bright day may be tomorrow. That bright day may be tomorrow. That bright day may be tomorrow. On the other shore.
നിങ്ങൾ ചോദിച്ചേക്കാം, സഹോദരൻ ബ്രഹാം, നിങ്ങൾ അത് അർത്ഥമാക്കുന്നുണ്ടോ? അതെ ശ്രീമാൻ. ലൂഥറൻ കാലത്തെ ലൂഥറൻകാരും വെസ്ലിയുടെ കാലത്തെ വെസ്ലിക്കാരും പെന്തക്കോസ്തുകാരുടെ കാലത്തെ പെന്തക്കോസ്തുകാരും സത്യവിശ്വാസികളായ സഭാസംഘടനക്കാരല്ല പെന്തക്കോസ്തുകാരും. അവർ പൊളിപ്പിച്ചേർത്തിട്ട് അവരുടെ സഭാസംഘടനയിൽ തന്നെ മരിച്ചു പോയിരിക്കുന്നു. എന്നാൽ ഈ സത്യവചനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞിരുന്നതുപോലെ, അന്നാളിൽ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്ന് നിങ്ങൾ അറിയും. ഇത് മുഴുവൻ വചനമായിരിക്കും. ഇപ്പോൾ സഭയെ നാം പഠിപ്പിക്കുകയാണ്. എന്നാൽ ഓർക്കുക, നിങ്ങൾ ഇവിടെയായിട്ട് പോകുമ്പോൾ പതിനിൽ നിന്ന് മാറുവാൻ തുടങ്ങിക്കൊള്ളുക. നിങ്ങൾ വിത്തിലേക്ക് പോകുകയാണ്, എന്നാൽ ദൈവപുത്രന്റെ സന്നിധിയിൽ കിടന്നുകൊള്ളുക. ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലും ചേർക്കുകയോ ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുകയോ മാറ്റുകയോ ചെയ്യരുത്. കാരണം പിതാവ് എനിക്ക് നൽകിയിരിക്കുന്നത് എനിക്കറിയാവുന്നിടത്തോളം ഞാൻ സത്യമായി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതിനോടൊന്നും ചേർക്കരുത്. ഞാൻ പറഞ്ഞത് എന്താണോ അത് പറയുക. ജനങ്ങളോട് കർത്താവായ യേശുവിനെ തിരയുന്നതിനായി മാത്രം പറയുക എന്നതാകുന്നു അതിന്റെ കാര്യം. അതിനുശേഷം നിങ്ങൾ സ്വയം അവന്റെ സന്നിധിയിൽ കിടന്നിട്ട് അവനോട് സ്നേഹത്തിലാകുക. ഓ കർത്താവായ യേശുവേ, ദൈവപുത്ര, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് എന്റെ ഹൃദയത്തെ വാത്സല്യമുള്ളതാക്കണമേ. സകല മലിനതയും ലോകത്തോടുള്ള സ്നേഹവും എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് ഈ വർത്തമാന ലോകത്തിൽ നിന്റെ മുമ്പാകെ എന്നെ വിശുദ്ധിയോടെ ജീവിക്കാനിടയാക്കണമേ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം. പിരിച്ചുവിടലിന്റെ പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ അത് ചെയ്യും. വാസ്തവമായും ബഹുമാനത്തോടെ ആയിരിക്കുക. സ്നേഹവാനായ പിതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മീയ ആഹാരം ലഭിച്ചതിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. വചനത്തിന്റെ ജീവകം ദൈവപുത്രന്മാരെ വളർത്തുന്നു. മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വഭാവത്തെ അത് ഉദ്ദിഷ്ടമാക്കാതെ ദൈവത്തിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും മാത്രം ഫലപ്രദമാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിനായി നിനക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾ നിനക്ക് വേണ്ടി നന്ദി പറയുക മാത്രമല്ല, എന്നാൽ അതിനാൽ ഉപകരിക്കപ്പെടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ നിനക്ക് നന്ദി പറയുകയും നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് ജനങ്ങളെ സ്നേഹത്തോടെ അനുനയിക്കുന്നതിന് ഞങ്ങളുടെ ശക്തിയെ ശ്രമിക്കുന്നതിനിടയാക്കണമേ. അത് ഈ കാലഘട്ടത്തിലുള്ള പിമ്പോക്കരും പാപികളുമായ പുരുഷനെയും സ്ത്രീയെയും ആൺകുട്ടിയെയും പെൺകുട്ടിയുമാകുന്നു. കർത്താവെ, ജനങ്ങൾ ജീവിക്കുന്നതായ ഈ പരിഭ്രമിക്കുന്ന കാലത്തെയും മാനസിക അവസ്ഥയെയും കണ്ടിട്ട് ഇത് അവരുടെ ബുദ്ധിയിൽ നിന്ന് അവരെ പുറത്തേക്ക് ഓടിക്കുന്നതായി കാണപ്പെടുന്നു. അത് കൃത്യമായും വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ നിവൃത്തിയാക്കുകയും, അതായത് വെട്ടിക്കിളികളെ പോലെ വലിയ ഭീഭത്സമായ കാര്യങ്ങൾ ഭൂമിയിൽ വന്ന് മുടി കത്തിരിച്ച് കളയുന്ന സ്ത്രീകളുടെ മേൽ ഒഴിയാബാധ പോലെ വന്നിട്ട് ഇവയ്ക്ക് സ്ത്രീകളെ പോലെ നീണ്ട മുടിയുണ്ടായിരിക്കും. കൂടാതെ വ്യത്യസ്തമായ ഭീഭത്സമായ കാഴ്ചകൾ അവർ കാണുകയും കർത്താവെ ആ മാനസികമായ നിർബല അവസ്ഥയിൽ അവർ എത്തിയിട്ട് പാറകളോടും മലകളോടും നിലവിളിക്കും. മക്കളെ ജനിപ്പിച്ച് വളർത്തി നിന്നെ ആദരിക്കാത്ത സ്ത്രീകൾ പട്ടികളുടെയും പൂച്ചകളുടെയും മാതാക്കളാകുന്നു. നീ മക്കൾ നൽകിയിരിക്കുന്നവർ ഗർഭം ധരിച്ച് അവരെ തെരുവിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനായി അഴിച്ചുവിട്ടിരിക്കുന്നു. നീ കാൽവരിയിലേക്ക് പോകുമ്പോൾ ഈ കാര്യത്തെ പറഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവിനെന്നും പറഞ്ഞു തുടങ്ങും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ സമയത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. തിരുവെഴുത്ത് ന്യായീകരിച്ച് തെളിയിക്കപ്പെട്ട് ഞങ്ങൾ കാണുന്നു. അത് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് അത് വെളിപ്പെടുന്നത് കാണുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഉൽപ്രാവണം ഉണ്ടായിരിക്കുകയും ആ വചനം വെളിപ്പെട്ട് ഞങ്ങൾ കാണുകയും ചെയ്യും. കാരണം മനുഷ്യപുത്രൻ തന്റെ മഹിമയുടെ മേഘങ്ങളിൽ ദൂതന്മാരോടൊപ്പം വരികയും നാം അവനെ കണ്ടുമുട്ടുന്നതിനായി ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടും. ഞങ്ങളിപ്പോൾ കേൾക്കുകയും സ്വന്തം കണ്ണുകളാൽ അത് കാണുകയും ചെയ്യും. കർത്താവെ, ഞങ്ങൾ ആ നിയോഗിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നിൽ മാത്രമായി കണ്ടെത്തുവാനിടയാക്കണമേ. അവൻ ബലിപാടാകുന്നു. യേശുക്രിസ്തുവിനെ ഞങ്ങൾ കേട്ടത് ദേവാലയത്തിലേക്ക് പരിശുദ്ധാത്മ സ്നാനത്താൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടെ ഞങ്ങൾ അവനെ കൊണ്ടുവരുന്നു. അവിടെ ഞങ്ങളുടെ വഴിപാട് സ്വീകരിക്കപ്പെടുകയും ഞങ്ങൾ ആ കുടുംബത്തിലേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്നു. കാരണം ഇതുവരെയും ലോകത്തിൽ അലഞ്ഞു തിരിഞ്ഞിട്ട് ഞങ്ങൾ ലോകസ്ഥാപനത്തിന് മുമ്പേ പുത്രന്മാരും പുത്രിമാരുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. പിതാവെ, അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം അവരെ ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന സത്യത്തെ അവർ കാണുമ്പോൾ, ഓ, ഇതുപോലൊരു കാര്യത്തെ ആർക്കെങ്കിലും എങ്ങനെ തള്ളിക്കളയാൻ കഴിയും? ഞാൻ രക്ഷിക്കപ്പെട്ട നാളിൽ കോടിക്കണക്കിന് ജനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. ഓ മരിക്കുന്ന കുഞ്ഞാടേ, എനിക്ക് നിന്നെ എങ്ങനെ നന്ദി പറയാൻ കഴിയും? എന്റെ ഹൃദയം ഇതിലുമധികം ആദരീയമാകാൻ എങ്ങനെ കഴിയും? സ്നേഹവാനായ ദൈവമേ, സത്യമായി ജീവിക്കുന്നതിന് എന്നെ സഹായിക്കണമേ. എന്റെ ജനങ്ങൾ സത്യമായി ജീവിക്കുന്നതിന് നീ സഹായിക്കണമേ. കർത്താവെ, ഞാൻ അവർ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എങ്ങനെയാണ് എനിക്കറിയില്ല. കർത്താവെ, അത് എങ്ങനെ അപേക്ഷിക്കണമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഒരുപക്ഷെ അതിന്റെ ശരിയായ രീതിയിൽ പോലും അല്ലായിരിക്കാം അപേക്ഷിക്കുന്നത്. എന്നാൽ എന്റെ അജ്ഞതയെ നിക്ഷമിച്ചിട്ട് കർത്താവെ എന്റെ ഹൃദയത്തെ നോക്കണമേ. പിതാവെ, അവരിൽ ഒരാൾ പോലും നശിച്ചു പോകാൻ ഇടയാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി അവർ ഓരോരുത്തരെയും ഞാൻ അവകാശപ്പെടുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
If you love him, you love one another. Shake one another's hand.